ഞാൻ വേട്ടയ്ക്കുള്ള യാത്ര റദ്ദാക്കി. ആ കാരണത്താൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ നൽകാൻ കഴിയുന്നു. കൂടാതെ ഞങ്ങൾ ഇവിടെയായിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതായത് ഓരോ പ്രാവശ്യവും ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ആരെയോ കാണാതായിരിക്കുന്നു. എങ്കിൽ അടുത്ത വർഷം ഞങ്ങൾ വരുമ്പോൾ കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ആരെങ്കിലും കാണാതായിട്ടുണ്ടായിരിക്കും. എന്നോട് ഹൃദയത്താലും ആത്മാവിനാലും വളരെ വളരെ അടുത്തായിരുന്നു ഒരാളുണ്ടായിരുന്നു. അത് സഹോദരൻ ലയലായിരുന്നു. എന്നെ എപ്പോഴും സ്വാഗതം ചെയ്തിട്ട് അകത്ത് കടന്നുവന്ന് സഹോദരൻ ജാക്കിന്റെ പഴയ പാട്ടുകളെ അഭ്യസിക്കുന്നത് അവിടെ പുറകിൽ നിന്നുകൊണ്ട് കേട്ടുകൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിൽ അവർ മഹത്വത്തിൽ പാടിക്കൊണ്ടിരിക്കുന്നു. അവരിൽ ഒരു ശബ്ദം നേരത്തെ അവിടെ എത്തിയിട്ട് മറ്റേ മൂന്നുപേരെയും കാത്തിരിക്കുന്നു. ഈ ഭൂമിയിൽ ഇനിയും ഒരിക്കലും അത് കേൾക്കാൻ പറ്റുകയില്ല എന്ന് ഞാൻ അനുമാനിക്കുന്നു. എന്നാൽ തീർച്ചയായും ഞാനത് വീണ്ടും കേൾക്കുന്നതിനുവേണ്ടി മുന്നോട്ട് നോക്കിയിരിക്കുന്നു. സഹോദരനും സഹോദരി മൂലയും അവരെല്ലാവരും ആ ദേശത്ത് അവിടെ അവർ അതൊരിക്കലും മങ്ങിപ്പോകയില്ല. സഹോദരൻ പാമർ ക്രിസ്തുവിന്റെ ഒരു വലിയ സേവകനായിരുന്നു. അദ്ദേഹത്തിന്റെ ദൈവത്തിനുവേണ്ടി സമർപ്പണം ചെയ്യപ്പെട്ട ജീവിതത്തെക്കുറിച്ച് സഹോദരൻ ജാക്ക് എന്നോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഓർക്കാൻ കഴിയുന്നു. അവർ രണ്ടുപേരും മരപ്പണിക്കാരായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഊണ് കഴിക്കുമ്പോൾ ഒരു കൈയിൽ സാൻഡ്വിച്ചും അത് തിന്നുകൊണ്ടിരിക്കുകയും തന്റെ ബൈബിൾ വായിച്ചും കൊണ്ടുമിരുന്നു. നോക്കൂ, സഹോദരൻ പാൽമർ ചില വലിയ കാര്യങ്ങളെ ചെയ്തിരുന്നു. അദ്ദേഹം ഒരു നല്ല തച്ഛനായിരുന്നു. തന്റെ മക്കൾക്കൊരു നല്ല പിതാവായിരുന്നു. ഒരു സുന്ദരമായ കുടുംബമായിരുന്നു. അദ്ദേഹം അവരെല്ലാം കർത്താവിന്റെ വേലയ്ക്കായി ഉയർത്തിയിരുന്നു. എനിക്കറിയാവുന്നിടത്തോളം അവരെല്ലാം രക്ഷിക്കപ്പെട്ടും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരുമായിരുന്നു. കുഞ്ഞുങ്ങൾ, ഈ ദിവസങ്ങളിൽ ഏതൊരു മനുഷ്യനും അതൊരു വലിയ സംഭാവനയാകുന്നു. എന്നാൽ അവർ ചെയ്തിരിക്കുന്നതെല്ലാം ദൈവത്തിന് സേവ ചെയ്യാത്തിടത്തോളം ഒട്ടും വിലമതിക്കുന്നില്ല. നിങ്ങൾ ദൈവത്തിന് സേവ ചെയ്യാത്ത പക്ഷം ഒട്ടും വിലമതിക്കുന്നില്ല. ഈ ഭൂമിയിൽ അദ്ദേഹം എന്ത് ചെയ്തിരുന്നുവോ അദ്ദേഹത്തിന് നല്ല പ്രവൃത്തികളുടെ പ്രതിഫലത്തിനായി ഇന്ന് രാത്രിയിൽ അവരോടുകൂടെ പോയിരിക്കുന്നു. ദൈവം നമ്മുടെ സഹോദരന്റെ പ്രാണന് വിശ്രമം നൽകട്ടെ. എനിക്കറിയാം എന്നുവരെയും ഈ ടാബർനക്കൽ ഇവിടെയുണ്ടോ. അദ്ദേഹത്തിന്റെ ശബ്ദം എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്കത് കേൾക്കാൻ കഴിയും. സഹോദരി അന്നാജീനും അവളുടെ സഹോദരിയും കൂടിയാണ് ഓർഗനും പിയാനോയും വായിക്കുന്നത്. അവർക്കൊരിക്കലും കാത്തിരിക്കേണ്ടതായി ആവശ്യമുണ്ടായിട്ടില്ല. സഹോദരൻ പാൽമർ അവിടെ നിന്നുകൊണ്ടൊരു പാട്ടെടുത്ത് പാടാൻ തുടങ്ങും. അവർ അതിനെ പിടിച്ചെടുക്കും. അദ്ദേഹം പാട്ടുകളെ നയിക്കുന്നത് കേൾക്കുന്നതിനു വേണ്ടി ഞാൻ നോക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ കുട്ടികളോടും അദ്ദേഹത്തിന്റെ ഭാര്യയോടും അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്തായ സഹോദരൻ ജാക്കിനോടും ഈ കാലമെല്ലാം അവർ കൂട്ടുകാരായിരുന്നു. കൂടാതെ സഹോദരൻ ബ്രൌണിനെയും സിസ്റ്റർ ബ്രൌണിനെയും കൂടാതെ ഈ കൂടാരത്തിലുള്ള എല്ലാവരെയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്കും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഖേദമുണ്ട്. ദൈവം അദ്ദേഹത്തിന്റെ ധീരമായ പ്രാണനെ നാം അദ്ദേഹത്തെ ശാന്തിയിൽ കണ്ടുമുട്ടുന്നതുവരെ വിശ്രമം നൽകട്ടെ. നമ്മുടെ തലകളെ വണങ്ങാം. കരുണാനിധിയായ സ്വർഗീയ പിതാവേ, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ വലിയ സേവകന്റെ അസാന്നിധ്യത്തെയും അദ്ദേഹത്തിന്റെ ആ കൈ പിടിച്ചു കുലുക്കുന്നതും ഞങ്ങൾ ഈ വാതിലിൽ കൂടി പ്രവേശിക്കുമ്പോൾ കൌശല്യമുള്ള ഒരു ചെറിയ ചിരിയോടെ സഹോദരൻ ബ്രഹാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നതും നഷ്ടപ്പെട്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ അനുഭവപ്പെടുന്നു. ഇന്ന് രാത്രിയിൽ അദ്ദേഹം നിന്റെ വീട്ടിലെത്തിയിരിക്കുന്നു ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമേ, അദ്ദേഹത്തിന്റെ ആ വലിയ പ്രവൃത്തികളും ഫലങ്ങളും അദ്ദേഹത്തിന്റെ ഭാര്യയിലും മക്കളിലും കൂടി തുടരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ പറഞ്ഞു വിധവമാർക്ക്, അതായത് വാസ്തവത്തിൽ വിധവമാരായവർക്ക് നീ ഭർത്താവായിരിക്കും. സഹോദരി പാൽമറിനും എല്ലാ കുട്ടികൾക്കും വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഒരു കൂട്ടുകാരനെ നഷ്ടപ്പെടുന്നതിലും എനിക്ക് എന്റെ ഡാഡിയെ നഷ്ടപ്പെടുന്നതിലും രണ്ടിലും എങ്ങനെ സഹതപിക്കണമെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇവിടെയായിരിക്കുമ്പോൾ ആ നാഴികയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഹൃദയത്തെ നീ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കറിയില്ല, അദ്ദേഹത്തിന്റെ മേൽ അത് വന്നതുപോലെ ആ നാഴിക പെട്ടെന്ന് ഞങ്ങളുടെ മേൽ വന്നേക്കാം. അതെപ്പോഴാണ് വരുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല, എന്നാൽ അത് വരേണ്ടിയിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ദൈവമേ, ഇന്ന് രാത്രിയിൽ ഇവിടെയുള്ള എല്ലാ ഹൃദയങ്ങളെയും തിരയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എന്റെ ഹൃദയത്തെയും നീ വിടരുതേ, എന്നെയും തിരയൂ, എന്നെ പരീക്ഷിക്കണമേ. കർത്താവെ, എന്തെങ്കിലും ദുഷ്ടത ഞങ്ങളിൽ ഉണ്ടെങ്കിൽ അത് എടുത്തു കളയണമേ. ഞങ്ങൾ നിന്റെ സേവ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതാകുന്നു ഞങ്ങളുടെ മുഴുവനായ ലക്ഷ്യം. നിന്റെ സേവ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മേൽ നിന്റെ ആത്മാവിനെ ഇന്ന് രാത്രിയിലും ശേഷമുള്ള ആഴ്ചയിലും പകരണമേ. ജീവകൂടാരം എന്ന നാമത്തോടുകൂടിയ ഈ കൂടാരത്തെ നീ അനുഗ്രഹിക്കണമേ. ആ പേരിന്റെ മുഴുവൻ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനും ദൈവത്തിന്റെ ജീവനാൽ നിറയുവാനും ഈ ആഴ്ചയിൽ നീടയാക്കണമേ. എല്ലാ നഷ്ടപ്പെട്ട പ്രാണനെയും രക്ഷിക്കണമേ. ഓരോ വിശ്വാസികളെയും നിന്റെ പരിശുദ്ധാത്മാവിൽ നിറച്ച് ഞങ്ങളിലുള്ള ആശകളെ വീണ്ടും പുതുക്കണമേ. കർത്താവെ, ഞങ്ങളോടുകൂടിയുള്ള രോഗികളെയും പീഡിതരെയും നീ സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ വലിയ പരിശുദ്ധാത്മാവ് ഇവിടെ ആയിക്കൊണ്ട് സുഖപ്പെടുത്തുകയും ഓരോരുത്തരെയും വിശ്വസിക്കാനായി അഭിഷേകം ചെയ്യണമെന്നും പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ കാര്യങ്ങളെ നീ അനുവദിച്ചു തരണമേ. ഇപ്പോൾ ഈ സന്ദേശത്തെ കൊണ്ടുവരാനുള്ള അവസരം എന്റെ മേൽ വീണിരിക്കുന്നു. ദൈവമേ, മനുഷ്യന്റെ ഭാഗം ഒരു വശത്ത് നിൽക്കാൻ നീടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് കടന്നുവന്ന് ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കണമേ. കർത്താവെ, പരിശുദ്ധാത്മാവ് ഈ യോഗത്തെ എടുക്കണമേ.
We know that we're so insufficient, we could not do it, none of us. We don't claim to be able to do it. But Lord, we know that...
കർത്താവേ, ഞങ്ങൾ എന്നെ മതിയായവരല്ല എന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് നോക്കുന്നു. കർത്താവെ, പ്രവർത്തിക്കണമേ. ദൈവത്തിന്റെ ആത്മാവ് പുതിയതായി ഞങ്ങളുടെ മേൽ വീഴണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.
Now, I want to pass greetings on down the line.
ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെയുമായി ഘടിപ്പിച്ചിട്ടുള്ള സഭകളെ ഓരോന്നായി അഭിവാദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം ടെലിഫോൺ വഴിയായുള്ള വാർത്താവിതരണത്തിൽ ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതൊരു വളരെ നല്ല സമ്പ്രദായമാണ്. ബിയോണ്ട് മൂൺ ടെക്സാസിലുള്ള നമ്മുടെ സഹോദരനായ പേരി ഗ്രീനിൽ നിന്നുമാണ് നമുക്കത് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ഇന്ന് രാത്രിയിൽ ഇവിടെയുമായി ഘടിപ്പിച്ചിട്ടുള്ള സകല സഭകളും ഈ സന്ദേശത്തെ മുഴുവനായും പിന്തുടരുന്നു. പശ്ചിമ തീരത്തുള്ള മെക്സിക്കോ, വാൻകൂവറിൽ നിന്നും ജുവാന വരെയും, കൂടാതെ സാൻജോസ്, ലോസ് ഏഞ്ചലസ്, അവിടെയുള്ള എല്ലാ കൂട്ടങ്ങൾക്കും ഞങ്ങൾ ഷിറോപോർട്ടിൽ നിന്നും അഭിവാദ്യങ്ങൾ അയക്കുന്നു. കൂടാതെ പ്രെസ്കോട്ട്, അരിസോണ, അവിടെ കർത്താവിൽ കാത്തിരിക്കുന്നതായ ഓരോ കൂട്ടങ്ങളെയും ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. ട്യൂസണിലുള്ളവരെയും, സയറാ വിസ്ത തൊട്ട് ന്യൂയോർക്ക് വരെയും, രാജ്യത്തിനപ്പുറത്തുള്ളവരെയും എല്ലാം ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എവിടെയായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. ഈ സുന്ദരമായ പഴയ സംസ്ഥാനമായ ലൂസിയാന, അതെനിക്ക് രണ്ടാമത്തെ വീട് പോലെയാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ന്യൂയോർക്കിലുള്ളവരായ നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ സംസാര രീതിയിൽ എനിക്ക് ചിരി വരാറുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. ഇവിടെയുള്ള എല്ലാവരും നിങ്ങൾക്കറിയാമോ ഇതുപോലെ പറയും, ഹലോ ഡെയർ സഹോദരൻ ബ്രണഹാം, നിങ്ങളുടെ സഹോദരി ബ്രണഹാമിനെയും കുട്ടികളെയും കൊണ്ട് ഞങ്ങളെ കാണാൻ വന്നിരിക്കുന്നു. ഓ എന്റെ, അതെന്നെ വളരെ നല്ലതായി തോന്നിപ്പിക്കുന്നു. വാസ്തവമായുള്ള ഇംഗ്ലീഷാണതെനിക്ക്. അത് നിങ്ങളെ കിഴക്കും പടിഞ്ഞാറും മറ്റ് വിവിധ സ്ഥലങ്ങളിലുള്ളവരായി വിഗണിക്കുകയല്ല. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഞാൻ ജന്മം തൊട്ടേ ഒരു വിപ്ലവകാരിയായിരിക്കും. കൂടാതെ ആ രീതിയിൽ തന്നെ നിൽക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ സ്വയം അത് ഇഷ്ടപ്പെടുന്നു. അതാകുന്നു വാസ്തവത്തിലുള്ള ഇംഗ്ലീഷ്. അധിക സമയമായിട്ടില്ല, ഞാൻ ബിസിനസ്സുകാരുടെ രാവിലത്തെ ഭക്ഷണത്തിലായിരിക്കുമ്പോൾ അവർ പറഞ്ഞു, നാം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ദേശീയഗാനം പാടാം. ഞാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ദൂരത്തുള്ള എന്റെ പഴയ കെന്റക്കിയിലെ വീടിനു വേണ്ടി. കൊള്ളാം, എനിക്കതായിരുന്നു ദേശീയഗാനം. എനിക്കതിനെക്കുറിച്ച് അതേ അറിയാമായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അയക്കുന്നു. ശനിയാഴ്ച രാവിലെയുള്ള വ്യവസായക്കാരുടെ ബ്രേക്ക്ഫാസ്റ്റുള്ള സന്ദേശവും അദ്ദേഹം പ്രക്ഷേപണം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സഹോദരൻ ഗ്രീൻ അത് നിങ്ങളോട് പറയും. ഇപ്പോൾ അദ്ദേഹം അവിടെ വെളിയിലുള്ള ഉച്ചഭാഷിണിയുടെ അടുത്തായിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുന്നതെന്നും ഓരോ രാത്രിയിൽ എപ്പോഴാണ് റേഡിയോ ക്രമീകരിക്കേണ്ടതെന്നും അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞുതരും. ഞങ്ങൾ അതിനുവേണ്ടി നിങ്ങൾക്ക് നന്ദി പറയുന്നു. നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഈ പ്രദേശത്തുള്ള സഭയോടും സഹോദരൻ ജാക്സിന്റെ ടാബർനക്കളിനോടും ഇന്ന് രാത്രിയിൽ ഞാനൊരു പ്രീതി ചോദിക്കാൻ പോവുകയാണ്. അതായത്, ഈ സന്ദേശത്തെ പിന്തുടരുന്ന തദ്ദേശ സഭകളോടും ഈ രാജ്യത്തിനപ്പുറത്തുള്ളവരോടും ഇന്ന് രാത്രിയിൽ എന്റെ കൃതജ്ഞതയുടെ സന്ദേശമാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഈ കാര്യത്തിൽ ഈ സന്ദേശം ചെറുതായെന്ന് ദീർഘിച്ചെന്നിരിക്കാം. കൂടാതെ ചില ഉപദേശങ്ങൾ ഞാൻ പ്രസംഗിച്ചെന്നുമിരിക്കാം. അതുകൊണ്ട് അഥവാ നിങ്ങൾ അതുമായി യോജിക്കുന്നില്ലെങ്കിൽ, അത് ചെറിയപ്പായി തിന്നുന്നതിനെക്കുറിച്ച് ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ, എന്റെ വായിൽ അതിന്റെ കുരു വരുമ്പോൾ ഞാൻ അതിന്റെ മാംസഫലം തുപ്പിക്കളയുന്നില്ല. ഞാൻ ആ വിത്താണ് എടുത്തു കളയുന്നത്. മാംസഭാഗം ഞാൻ തിന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും അങ്ങനെ ഒന്നിനെക്കുറിച്ച് ഞാൻ പറയാനിടയായാൽ, സഹോദരൻ ജാക്ക് എല്ലായ്പ്പോഴും തന്റെ വാതിലുകളെ വളരെ സ്വതന്ത്രമായി എനിക്ക് വേണ്ടി തുറന്നിട്ടിട്ട് പറയാറുണ്ട്, നിന്റെ ഹൃദയത്തിലുള്ളത് പ്രസംഗിക്കൂ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് എന്റെ കൃതജ്ഞതയുടെ സന്ദേശത്തെ രാജ്യത്തെങ്ങുമുള്ള എല്ലാ കൂട്ടരുടെയും അടുത്ത് കൊണ്ടുവരാനായി ഇന്ന് രാത്രിയുള്ള ഈ ക്ഷണനത്തെ ഞാൻ സ്വീകരിച്ചത്. അതുകൊണ്ട് എനിക്കിത് എന്റെ സ്വന്തം വീട് പോലെ തോന്നുന്നു. ചിലപ്പോൾ ഈ പ്രദേശത്ത് തന്നെ സഹോദരൻ ജാക്കിനോടൊപ്പമുള്ള സഭകളിൽ നിന്നും കർത്തൃസേവകരായവരും മറ്റുമുള്ള ജനങ്ങൾ ചിലപ്പോൾ ഈ ഉപദേശങ്ങളോട് യോജിക്കാത്തവരായി ഇവിടെ ഉണ്ടായിരിക്കാം. എന്നെ പ്രസംഗിക്കുന്നതിനു വേണ്ടി ക്ഷണിക്കുന്ന മറ്റൊരു വ്യക്തിയുടെ പ്രസംഗവേദിയിൽ വെച്ച് സാധാരണയായി ഉപദേശങ്ങളെ പ്രസ്താവിക്കാതിരിക്കാനുള്ള അത്രയും മര്യാദ എനിക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിക്ക് ശേഷം ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്ഥിരമായുള്ള യോഗത്തെയും മാത്രം ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഞാൻ ഓർത്തു, ഇതിനെക്കുറിച്ച് നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നതിനായി, അതായത് അഥവാ എന്തെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് യോജിക്കാതെ വരികയാണെങ്കിൽ അതെന്റെ അറിവില്ലായ്മയായും അതിനെപ്പറ്റി നല്ലതുപോലെ അറിവില്ലാത്തതുപോലെയും അതിനെ നിങ്ങൾ വിട്ടേക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. കൂടാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ടിപ്പോൾ തിരുവെഴുത്തുള്ള ഒരു അധ്യായത്തിലേക്ക് നമുക്ക് മറിക്കാം. അതിൽ നിന്നും മറ്റ് പല സ്ഥാനങ്ങളെയും സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ കാരണത്താൽ വളരെയധികം വേദഭാഗങ്ങളും ചെറിയ ചെറിയ കുറിപ്പുകളും ഒരു കുറിപ്പടിയിൽ എഴുതിയത് എനിക്കിവിടെയായിട്ടുണ്ട്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായി ലൈഫ് ടാബർനക്കളിന്റെ പ്രസംഗവേദിയിൽ കയറുമ്പോൾ എനിക്ക് വേദഭാഗങ്ങളും സൂചനകളും കുറിച്ചെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. ഇപ്പോഴത്തേതിലും 20 വർഷം ഞാൻ ചെറുപ്പമായിരുന്നു. ഇപ്പോഴെനിക്ക് 25 കഴിഞ്ഞിരിക്കുന്നു. അത് രണ്ടാം വട്ടമാകുന്നു. അതുകൊണ്ട് എനിക്ക് പഴയതുപോലെ ഓർക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് എനിക്ക് വേദഭാഗങ്ങൾ കുറിച്ചെടുക്കേണ്ടതായിട്ടും കൂടാതെ ചിലപ്പോൾ സംക്ഷിപ്തമായിട്ട് ചില കാര്യങ്ങളെയും കുറിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തിരുവചനത്തിൽ നിന്നും റോമർ കെഴുതിയ ലേഖനം അതിന്റെ 7-ാം അധ്യായം നാം വായിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ അതിന്മേലുണ്ടാകാനിടയാകട്ടെ. ഇപ്പോൾ ഇതൊരു സൺഡേ സ്കൂൾ പാഠത്തെ പോലെ പഠിപ്പിക്കുന്നതിനായി ഇതിനെ ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ടാബർനക്കളിൽ ജനങ്ങൾക്ക് നിൽക്കേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ കാണുന്നു. ജെഫർസൺ വില്ലയിൽ ഇത് സാധാരണമാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങളെയും ആശീർവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെയുള്ള ടാബർനക്കളുമായി നിങ്ങൾ സംബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഇന്ന് രാത്രിയിൽ ഈ ടാബർനക്കളിലായിരിക്കെ നിങ്ങൾ ഇവിടെയാകുന്നുവെങ്കിൽ ജനങ്ങൾ ഭിത്തിക്ക് ചുറ്റുമായി ഇവിടെ തിങ്ങിക്കൂടിയിരിക്കുന്നത് കാണാം. നിങ്ങളും അതുപോലെയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഈ ദേശത്തിന്റെ ആ ഭാഗത്തുള്ള ജനങ്ങളെല്ലാം ഈ സന്ദേശം കേൾക്കുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇതൊരു സൺഡേ സ്കൂൾ പാഠം പോലെ ഞാൻ എടുക്കുവാൻ പോകുകയാണ്. ഇത് ഒരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായി നിയന്ത്രിക്കപ്പെടുന്നില്ല. ഇത് കർത്താവിന്റെ ശരീരമായ സഭയ്ക്ക് മാത്രമാണ്. അതായത് കർത്താവായ യേശുവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു എന്നറിഞ്ഞിരിക്കെ സഭയെ ആഴമേറിയ വിചാരങ്ങളിലേക്കും ഉയർന്ന ലക്ഷ്യത്തിലേക്കും നയിക്കാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നാം അതിനെ വളരെ അധികമായി വിശ്വസിക്കുന്നു. ഞാൻ ആദ്യവട്ടം ഷിറോപോർട്ടിൽ വന്നിരുന്നതിൽ നിന്നും ഇപ്പോൾ 20 വർഷം നാം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഓ, ആ സമയത്തിനു ശേഷം വളരെയധികം കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. നാം ഇപ്പോൾ നമ്മുടെ ഈ തലമുറയിൽ യേശുക്രിസ്തുവിന്റെ വരവിനായി നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ തലമുറയിൽ ഞാൻ ഒരു നവോത്ഥാനത്തെയല്ല നോക്കുന്നത്, എന്നാൽ നമ്മളുടെ ഈ തലമുറയിൽ കർത്താവിന്റെ വരവിനെയാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോൾ റോമർ കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ നിന്നും ഈ രാജ്യത്തിനപ്പുറത്തും മറ്റെല്ലായിടത്തുമുള്ള ജനങ്ങൾ ഇപ്പോൾ അവരുടെ വേദപുസ്തകങ്ങൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമുക്കിത് വളരെ ശ്രദ്ധിച്ചു വായിക്കേണ്ടതായി ആവശ്യമുണ്ട്. ഇവിടെയുള്ള ഈ സന്ദേശം കണ്ടുകഴിഞ്ഞാൽ വിവാഹവും വിവാഹമോചനവും എന്നതിനെക്കുറിച്ചാണെന്ന് തോന്നും. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല. എന്നെക്കുറിച്ചാണെങ്കിൽ ഈ അവസാന നാളുകളിൽ ഇത് സഭയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രവചനമാണെന്ന് ഞാൻ കരുതുന്നു. നമുക്കിപ്പോൾ വായിക്കാം. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയപ്പെടുന്നവരോടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്നും ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാത്തവണ്ണം ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രയാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കൈക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്നും ഒഴിവുള്ളവരായിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ദൈവത്തിന്റെ തിരുവചനമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന നിന്റെ വചനത്തെ ഞങ്ങൾ വായിച്ചിരിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നതും അത് തന്നെയാകുന്നു. അതായത് സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. കൂടാതെ വെളിപാട് പുസ്തകത്തിന്റെ 22-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നതും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതായത് ആരെങ്കിലും ഇതിനോട് എന്തെങ്കിലും കൂട്ടിയാലും ആരെങ്കിലും ഇതിൽ നിന്ന് വല്ലതും നീക്കിക്കളഞ്ഞാൽ ജീവന്റെ പുസ്തകത്തിൽ നിന്നും അവന്റെ അംശം നീക്കിക്കളയും. ഈ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിൽക്കൂടെ അതിപ്രകാരം സാത്താൻ ഹവ്വയോട് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അത് അവളെ കർത്താവിന്റെ ഒരു വചനത്തിൽ സംശയിക്കുന്നതിനിടയാക്കിയത് മൂലം ഈ മനുഷ്യജാതി മുഴുവൻ ഇരുട്ടിലേക്ക് വീണിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. വെറും ഒരു വചനം മാത്രമായിരുന്നു. അതിനുശേഷം ഈ പുസ്തകത്തിന്റെ മധ്യഭാഗത്ത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായവൻ വന്നിട്ട് അതിനെക്കുറിച്ച് ഉദാഹരണം തന്നിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. അതായത് മനുഷ്യൻ കേവലം അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. അതിനുശേഷം വെളിപാട് പുസ്തകത്തിന്റെ ഈ അവസാനത്തെ അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു തന്നിരിക്കുന്ന ഭക്തി പരിസരമായ മുന്നറിയിപ്പിനെയും ഞങ്ങൾ കാണുന്നു. അതായത് ആരെങ്കിലും ഇതിനോടൊരു വചനം കൂട്ടിയാലും ആരെങ്കിലും ഇതിൽ നിന്നും ഒരു വചനം നീക്കിക്കളഞ്ഞാൽ ജീവന്റെ പുസ്തകത്തിൽ നിന്നും അവന്റെ അംശം നീക്കിക്കളയും. ഹോ ദൈവമേ, ഞങ്ങൾ എത്രമാത്രം ക്ഷണഭംഗുരമായവരാണെന്ന് ഞങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്നു. ഈ നശ്വരമായ ജീവന്റെ പൊട്ടുന്ന ചരടിൽ കൂടെയാണ് ഞങ്ങൾ നടക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. ഏത് സമയത്താണ് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഉത്തരം നൽകേണ്ടതിന് വരാൻ കൽപ്പിക്കപ്പെടുന്നതെന്ന് ഞങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് ഓ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും ഒരു വശത്തേക്കായി വിട്ടിട്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ നേരെ നിന്റെ വചനത്തിലേക്ക് നോക്കിയും കൂടാതെ നീ തന്നെ വന്ന് അതിനെ ജീവിക്കുന്ന വചനമായി വ്യാഖ്യാനിക്കണമേ, അതനുവദിച്ചു തരണമേ. നിന്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ വീണിട്ട് നിന്റെ വചനത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അഭിഷേകം ചെയ്യണമേ. അതിനാൽ ഇന്ന് വൈകുന്നേരം ഞങ്ങളായിരിക്കുന്നതിലും നല്ലവരായ ജനങ്ങളായി ഇവിടെ നിന്ന് പോകുവാനിടയാക്കണമേ. കൂടാതെ യേശു ക്രിസ്തുവിന്റെ ഏറ്റവും അടുത്ത ഒരു ഉള്ളുകാഴ്ചയുള്ളവരായി പോകാനിടയാക്കണമേ. കർത്താവേ, ഞങ്ങൾ ജീവിക്കുന്ന ദിവസത്തെ മനസ്സിലാക്കാനും തന്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ നാഴികയിലെ ദൈവത്തിന്റെ തയ്യാറെടുപ്പിനെയും കൂടാതെ ഞങ്ങൾ ജീവിക്കുന്ന ഈ വലിയതും നിർണായകവുമായ ഇരുണ്ട സമയത്തെയും മനസ്സിലാക്കാനിടയാക്കണമേ. ദൈവമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പ്രാസംഗികനെ മാത്രമല്ല, എന്നാൽ കേൾക്കുന്നവരെയും അങ്ങനെ ഒത്തൊരുമിച്ച് ഞങ്ങളുടെ ഹൃദയം നിന്റെ വചനത്തിന്മേൽ വിറയ്ക്കുവാനിടയാക്കണമേ. കാരണം ദൈവഭയം ബുദ്ധിയുടെ ആരംഭമല്ലോ. പിതാവേ, ഈ കാര്യങ്ങളെ അനുവദിച്ചു തരണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ അദൃശ്യ സംയോജനം
എന്ന് എന്റെ കൃതജ്ഞതയുടെ ഈ സന്ദേശത്തിന് പേരിട്ടുകൊണ്ട് കർത്താവ് അനുവദിക്കുന്ന പക്ഷം അതിനെ തുടരുന്നതിനു വേണ്ടി കുറച്ച് വേദഭാഗങ്ങൾ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു കൃതജ്ഞതയുടെ സന്ദേശം പോലെ കേട്ടാൽ തോന്നുകയില്ല. കാരണം വേദഭാഗം ആ രീതിയിലുള്ളതാണെന്ന് വരികിലും നാം അതിനെല്ലാം വേണ്ടി നന്ദിയുള്ളവരാണ്. ഈ ലോക ചരിത്രത്തിന്റെ അവസാന ദൃശ്യങ്ങളുടെ സമയത്ത് ജീവിക്കാനിടയാക്കിയിരിക്കുന്നതിൽ ഞാൻ ദൈവത്തോട് വളരെ നന്ദിയുള്ളവനാകുന്നു. എനിക്കറിയില്ല, എന്നാൽ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ തന്റെ സകല പദ്ധതികളെയും എന്റെ മുമ്പിൽ ഇട്ടിട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ, അതായത് ഈ പദ്ധതിയെ നീ പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്ന് അതിനെ പ്രസംഗിക്കാൻ നീ ഏത് കാലഘട്ടമാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഞാൻ ഈ കാലഘട്ടത്തെ തിരഞ്ഞെടുക്കുമായിരുന്നു. കാരണം ഇതാണ് സുവർണ കാലഘട്ടം എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ ഈ ഭൂമിയെ സന്ദർശിച്ചിരുന്നതായ ആ സമയത്തിനിടയിൽ ആയിരിക്കാൻ ഞാൻ തീർച്ചയായും ഇഷ്ടപ്പെട്ടിരുന്നു. എന്നിരുന്നാലും ഇപ്പോഴുള്ള ഈ സമയം അതിലും മഹത്തായ ഒരു സമയമാകുന്നു. കാരണം അവന്റെ വീണ്ടെടുക്കപ്പെട്ട ജനങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നതിനായി അവൻ വരുന്ന സമയമാകുന്നു ഇത്. അവന്റെ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാം കൂടി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് അടുത്തുകൊണ്ടിരിക്കുന്നു. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജാതിയോട് സംസാരിക്കാനുള്ള എത്ര ശ്രേഷ്ഠമായ ഒരു അവസരമാകുന്നു ഇത്. ഇതൊരു മഹത്തായ സമയമാകുന്നു. നാം അതിനുവേണ്ടി ആവേശമുള്ളവരായിരിക്കുന്നു. ചരിത്രം അവസാനിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് നാം അറിയുന്നു. ഈ ലോക ചരിത്രം ഉടനെ തന്നെ തീർന്നു കഴിയും. അതിനുശേഷം നാം ഒരു പുതിയ ദിവസത്തിലേക്ക്, അതായത് ആ മഹത്തായ ആയിരം ആണ്ട് വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതായത് ഒരു വിശ്വാസിയായിരിക്കെ ഒരായിരം ആണ്ട് കാലം, അതായത് ക്രിസ്തുവിനോടുകൂടി ആയിരം ആണ്ട് കാലം ഈ ഭൂമിയിൽ ഭരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭൌതികപരമായ വരവ് തന്റെ വെടിപ്പാക്കുന്ന രക്തത്താൽ മഹുതീകരിക്കപ്പെട്ട ഒരു ഭൌതികമായ ജനങ്ങളെ എടുക്കുന്നതിനു വേണ്ടിയാകുന്നു.
പൗലോസ് ഇവിടെ നാം വായിച്ചതായി ഈ വേദഭാഗത്ത് ന്യായപ്രമാണത്തെയും കൃപയും വിശദീകരിച്ചിരിക്കുന്നു. കൂടാതെ അതിനെ വിവാഹവും വിവാഹമോചനവും പോലെ വിശദീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ വായിച്ച ഈ ഭാഗം വളരെ അപൂർവമായാണ് പ്രസംഗിച്ചിരിക്കുന്നത്, കാരണം ഇത് വിവാഹവും വിവാഹമോചനവും പോലെ ഏറെക്കുറെ ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ വിവാഹവും വിവാഹമോചനവും എന്നതുമായിട്ട് വളരെ അധികപരമായി ഇത് സംബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതായത് നാം ഒരു സഭയായിരിക്കെ ഈ ലോകത്തോടും ക്രിസ്തുവിനോടും ഒരേ സമയം വിവാഹിതരായിട്ട് നിയമപ്രകാരവും നിയമാനുസരണമായും വിവഹരിക്കാൻ കഴിയില്ലെന്ന് പൌലോസ് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിനെ എങ്ങനെ ക്രമപ്പെടുത്തുവാൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവ് ജീവിച്ചിരിക്കെ ആ ഒരു ഭർത്താവുമായി മാത്രമേ ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതിനെക്കുറിച്ച് എനിക്ക് എന്റേതായ വിചാരങ്ങളുണ്ട്. കൂടാതെ തിരുവെഴുത്ത് എന്ത് പറയുന്നുവോ അതാണ് സത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ എന്റെ വിശ്വാസത്തിനനുസരിച്ച് ഇത് പ്രവചനത്തിന്റെ ഒരു മഹത്തായ മർമ്മത്തെ വെളിവാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ രാജ്യത്തിന് ചുറ്റുമായി ഈ സന്ദേശത്തിനായി കാത്തിരിക്കുന്ന ജനങ്ങൾക്കായി ദൈവം നമ്മെ ഇന്ന് രാത്രിയിൽ സഹായിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. ഒരിക്കൽ ഇപ്രകാരം പറയപ്പെട്ടിരുന്നു, ഈ സന്ദേശത്തിന് വേണ്ടിയുള്ള കുറിപ്പ് എഴുതിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വായിക്കുകയായിരുന്നു. അതേത് പുസ്തകത്തിലാണെന്നുള്ളത് എനിക്ക് ശരിയായി ഓർക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇത് ശരിയായ ഒരു കാര്യമാണെന്നുള്ളത് എനിക്ക് തീർച്ചയാണ്. ഷിക്കാഗോയിലുള്ള ശ്രീമാൻ മൂഡിയുടെ, അതായത് ഡ്വൈറ്റ് മൂഡിയുടെ ഏതോ ഒരു പുസ്തകത്തിലാണ് ഞാനിത് വായിച്ചത്. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശത്തെ കേൾക്കുന്നതായ ഒരു വലിയ കൂട്ടം ജനങ്ങൾ നമുക്ക് ഷിക്കാഗോയിലുമുണ്ട്. അതായത് ശ്രീമാൻ മൂഡി റോമർക്കെഴുതിയ ഏഴാം ലേഖനം വായിച്ചതിനു ശേഷം തെരുവിലെ കോടിയിറങ്ങി വന്നിട്ട് അദ്ദേഹം ആദ്യമായി കണ്ടുമുട്ടിയ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾക്ക് കൃപയെ അറിയാമോ? ആ മനുഷ്യൻ അതിന് മറുപടിയായി ചോദിച്ചു, ആരാണ് കൃപ? അതിന് ശ്രീമാൻ മൂഡി, ദൈവത്തിന്റെ കൃപ എന്നുത്തരം പറഞ്ഞു. അങ്ങനെ എപ്രകാരം കൃപ ന്യായപ്രമാണത്തിൽ നിന്നും നമ്മെ വേർപെടുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തെ ആവേശം കൊള്ളിപ്പിച്ചിരുന്നു. കൃപ എത്രമാത്രം വലിയൊരു കാര്യമാണ് അവിടെ പ്രവർത്തിച്ചിരിക്കുന്നത്. ഞാനൊരു രാത്രിയിൽ എന്ത് തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായാലും എപ്പോഴും ഞാൻ ജനങ്ങളോട് പറഞ്ഞിരുന്നു, അതായത് ഈ അതിർത്തി കടന്ന് മറ്റേ വശത്തെത്തുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് അത്ഭുതകരമായ കൃപ അതുച്ചരിക്കാൻ എത്ര മധുരമായിരിക്കുന്നു, അതെന്നെ പോലൊരു നികൃഷ്ടനെ രക്ഷിച്ചിരിക്കുന്നു എന്ന പാട്ട് ഞാൻ പാടും. കൃപ വിലയേറിയ കൃപ, കൃപയെക്കുറിച്ച് കൂടുതലായി അറിഞ്ഞിരിക്കുന്നു, കാരണം കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലല്ലേ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ കൃപ എന്ന ഈ സ്ത്രീയെ ഇവിടെ ചേർക്കാനിടയാകട്ടെ. ഞാൻ അവളെ ഈ വേദപുസ്തകത്തിൽ സ്ഥാനപ്പെടുത്തട്ടെ. കൂടാതെ മാന്യ നായികി എന്നവൾ വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. ഈ കുമാരി കൃപയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. മാന്യ നായികയാർക്കും എന്ന് തിരുവെഴുത്ത് അതിനെ പ്രസ്താവിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നായികി എന്നത് മാന്യ നായികി എന്ന ശബ്ദത്തിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. മറ്റുള്ള എല്ലാ നായികമാരിൽ നിന്നും ഒരു നായികയാർ തെരഞ്ഞെടുക്കപ്പെട്ടു. അതിപ്രകാരം ദൈവത്തിന്റെ ശരീരത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിനായി ഒരു കന്യക തെരഞ്ഞെടുക്കപ്പെട്ടതുപോലെയാണ്. അവൾ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീയായിരുന്നു. ദൈവം മറിയത്തെ അതിനായി തെരഞ്ഞെടുത്തു. കൂടാതെ ദൈവം ഒരു മാന്യ നായികയാരെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. അത് തന്റെ മണവാട്ടിയാക്കുന്നു. അവൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഈ രാജ്യത്തിനപ്പുറവും ഈ ലോകമെങ്ങുമുള്ള നാം എല്ലാവരും ഇന്ന് രാത്രിയിൽ അതിലെ അംഗങ്ങളാണെന്ന് നാം വിശ്വസിക്കുന്നു. ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നതായ ഈ ബന്ധുത്വം ക്രിസ്തുവും മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നു. അതായത് ഒരു മാന്യ നായിക എപ്രകാരമാണ് അവൾ അവന്റെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെടുന്നതെന്നും അവൾ എവിടെ നിന്നുമാണ് കടന്നുവരുന്നതെന്നും എങ്ങനെയാണ് തന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതിനെയും സംബന്ധിച്ചാകുന്നു. നമ്മുടെ കാഴ്ചയിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നതായി ഇവിടെയുള്ള സഭ ഒരു സ്ത്രീയാൽ വിശദമാക്കപ്പെട്ടിരിക്കുന്നു. അതൊരു സ്ത്രീ എപ്പോഴും ഒരു സഭയുടെ മാതൃകയാകുന്നു. എന്തുകൊണ്ടെന്നാൽ സഭയൊരു മണവാട്ടിയായി പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. അവൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്നു. എല്ലായ്പ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഒരു സ്ത്രീയുടെ പെരുമാറ്റവും നിലപാടുകളും ശ്രദ്ധിക്കുകയാണെങ്കിൽ സഭ എവിടെയാകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൽ ചില അഭിപ്രായങ്ങൾ കണ്ടാൽ നിങ്ങളിൽ ചിലർക്ക് വളരെ അപരിചിതമായി തോന്നും. എന്നാൽ ഇത് കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ട് ഞാൻ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ സന്ദേശത്തിന് ബഹുമാന സൂചകമായതാകുന്നു. നിങ്ങൾ പ്രകൃതിയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളെയും അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കുക. പ്രകൃതിയെ നിരീക്ഷിക്കുക. അത് ആത്മീയ സംബന്ധമായ കാര്യങ്ങളുമായി യഥാർത്ഥത്തിൽ താരതമ്യപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാം. ഇന്നത്തെ ലോകത്തിലുള്ള സ്ത്രീയുടെ പെരുമാറ്റത്തെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇന്നത്തെ ലോകപരമായ സഭയുടെ പെരുമാറ്റത്തെയും സ്ത്രീ നിരീക്ഷിക്കുക. വെറുതെ അത് നോക്കുക മാത്രം ചെയ്യുക. ഇപ്പോൾ തീർച്ചയായും ആത്മീയ മണവാട്ടിയുടെ, അതായത് മണവാട്ടി സഭയുടെ പെരുമാറ്റത്തെയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിനെയും ശ്രദ്ധിക്കുക. കാരണം പ്രാകൃതികമായ രീതിയിൽ സഭ എന്ന് വിളിക്കപ്പെടുന്ന ഇവരും ഞങ്ങൾ മണവാട്ടിയാണെന്ന് അവകാശപ്പെടുന്നു. ഇപ്പോൾ ഇവിടെയുള്ള പ്രാദേശിക സഭയോട് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു, ദയവായി ഇത് തെറ്റിദ്ധരിക്കരുത്. മാന്യ നായകിയാർ എന്ന് ഞാൻ സങ്കല്പിക്കുന്ന രാജ്യത്തെങ്ങുമുള്ളവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് കർത്തൃസേവകരായി ഇവിടെയായിരിക്കുന്ന ആരെങ്കിലും അതുമായി യോജിക്കുന്നില്ലെങ്കിൽ കുറച്ചു സമയത്തേക്ക് നിങ്ങൾ ശാന്തരായിരിക്കുക, ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. ഈ സ്വഭാവത്തെ ശ്രദ്ധിക്കുക. സ്ത്രീകൾ വെകിളി പിടിച്ച് അവർക്ക് തോന്നിയതെന്തും ചെയ്തു കാണുമ്പോൾ ശ്രദ്ധിക്കുക. സഭയും അത് തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ആത്മീയ മണവാട്ടി, അവൾക്കൊരു ഉണർവ് തുടങ്ങുമ്പോൾ അവൾ തിരികെ വന്ന് സ്വയമായി അവളെ തന്നെ ദൈവത്തിന്റെ വചനവുമായി അണിനിരക്കുമ്പോൾ അപ്പോൾ വീണ്ടും ശ്രദ്ധിക്കുക. ആ സമയത്തേക്കുള്ള വേദഭാഗങ്ങൾ എപ്രകാരം, അതായത് ആ മണവാട്ടിയെ വീശി പിടിക്കുന്നതിന് ഒരു സന്ദേശം അവിടെ ഉണ്ടായിരിക്കും. ആ മാന്യ സ്ത്രീയെ അത് പിടിക്കും. ചതിവികാരനായ സാത്താൻ ആദ്യത്തെ മണവാട്ടിയെ ദൈവത്തിന്റെ വചനത്തിൽ അവിശ്വസിപ്പിച്ച് അവനെതിരായി പാപം ചെയ്യിപ്പിച്ച് ചതിച്ചു കളഞ്ഞതുപോലെ ഈ ലോകത്തിലുമായിരിക്കും. അങ്ങനെ ഇപ്പോൾ ഇന്നത്തെ സാധാരണഗതിയിലുള്ളതായ ഈ സഭ അവരുടെ ബുദ്ധിവിഷയകമായ സുവിശേഷത്താലും സാമൂഹിക സുവിശേഷത്താലും വചനത്തിൽ നിന്ന് അകന്നകന്ന് ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിലെ സ്ത്രീകൾ തെരുവുകളിലും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലെ അംഗങ്ങളായവർ അതേ പരിസ്ഥിതിയിൽ തങ്ങളെ തന്നെ സ്വയം അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്കവരോട് പറയാൻ കഴിയുകയില്ല. സാമാന്യ മര്യാദയുടെ സകല ബോധവും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾക്കതുണ്ട്, അതുപോലെയാണ് സഭയ്ക്കുമുള്ളത്. അങ്ങനെ അത് നേരെ പൊതുവായ ക്രിസ്തീയ സഭകളുടെ സമിതിയിലേക്ക്, ഈ ലോകത്തിൽ തീർച്ചയായിട്ടുള്ളത് എന്തും പോലെ അതിന് പോകാൻ കഴിയുന്നിടത്തോളം ശക്തിയായിട്ട് റോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണെന്നാൽ അത് പ്രവചിക്കപ്പെട്ടിരിക്കുകയും അവൾ അവിടെയായിരിക്കുകയും ചെയ്തിരിക്കുന്നു. അതാണ് അവളുടെ സ്വഭാവ രീതി. എന്നാൽ ആത്മീയപരമായ സഭയെ വീണ്ടും ശ്രദ്ധിക്കുക. എപ്രകാരമാണ് ആ ഒരു കൂട്ടം ജനങ്ങൾ, ആ വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ, എല്ലാ ഉണർവിൽ കൂടെയും തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ശ്രദ്ധിക്കുക. മാർട്ടിൻ ലൂഥറിന്റെ നവോത്ഥാന സമയത്ത് അതേ രീതിയിലാണ് സംഭവിച്ചത്. ജോൺ വെസ്ലിയുടെ സമയത്തും അതേ കാര്യം തന്നെയാണ് സംഭവിച്ചത്. പെന്തക്കോസ്തുകാർ തുടങ്ങിയ സമയത്തും അതേ കാര്യം തന്നെയാണ് സംഭവിച്ചത്. അവർ സ്ത്രീകളെ തിരികെ വചനത്തിനോടുകൂടി അണിനിരക്കിയിലാക്കിയിട്ട് അവർ അതിൽ നിന്നും വഴുതിപ്പോയി. അവൾ അവിടെ ഇതാ ആ ഇരുട്ടിലേക്ക് തിരികെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനുശേഷം ജനങ്ങൾ അണിനിരക്കാൻ തയ്യാറായ സമയത്ത് ഒരു സന്ദേശം അവിടെ കടന്നുവന്നു. അങ്ങനെ അവർ അതുമായി അണിനിരന്ന് നിൽക്കുന്നു. ഒരു ദിവസം ന്യായീകരണത്തിന്റെ ദൂതനായിട്ട് ലൂഥർ കടന്നുവന്നു. അപ്പോൾ സഭ അതുമായി ശരിയായ രീതിയിൽ അണിനിരന്നു. അവരിൽ കുറച്ചുപേർ മാത്രം ശേഷമുള്ളവർ അത് തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു. ശുദ്ധീകരണത്തിന്റെ സന്ദേശവുമായിട്ട് വെസ്ലി കടന്നുവന്നു. സഭ അതുമായി അണിനിരന്നു. കൃപാവരങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്ന സന്ദേശവുമായി പെന്തിക്കോസ്തുകാർ വന്നു. സഭ അതിനോടൊപ്പം അണിനിരന്നു. ആ കാലഘട്ടത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രം. അതിനുശേഷം അത് മാഞ്ഞുപോയിട്ട് നേരെ തിരിച്ച് ശേഷമുള്ള ജനങ്ങളുമായിട്ട് സഭാ സംഘടനകളിലേക്ക് തിരികെ പോയി. അവരെല്ലാം നേരെ ഒരേ നിരയിലായിരിക്കുന്നു. എന്നാൽ ജനങ്ങൾ വചനവുമായിട്ട് അണിനിരക്കാൻ തുടങ്ങുമ്പോൾ ദൈവവചനത്തിൽ നിന്നും ഒരു പുതിയ സന്ദേശം ആ ജനങ്ങൾക്കായി വരുന്നു. അത് ആ സന്ദേശത്തെ എല്ലാ സമയത്തും അതുമായി നിരയിലാക്കുന്നു. അത് ദൈവം മാത്രമാണ്, നമുക്കതുണ്ടായിരിക്കുന്നു. നമുക്ക് കുടുംബങ്ങളുണ്ട്. എല്ലാ കുടുംബങ്ങളും അതിലേക്ക് പതിവാക്കപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ വർഷങ്ങളോളം എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി പോയിട്ട് അതിനുശേഷം പെട്ടെന്ന് അതിന്റെ മുറയെല്ലാം തെറ്റിയെന്നിരിക്കാം. അതിന് തെക്കൻ നാടുകളിലുള്ളവർ ഇപ്രകാരം പറയും, മഴ പെയ്യുമ്പോൾ എല്ലാം ഒഴുകിപ്പോകുന്നു. അങ്ങനെ എല്ലാ മുറകളും തെറ്റിപ്പോകുന്നു. നിങ്ങളൊരു രാത്രി സമയത്ത് കൂടി കടന്നു പോകുന്നു. അതിനുശേഷം ഒരു പ്രഭാതം പൊട്ടിവിടരുന്നു. അതിനുശേഷം ഒരു രാത്രി സമയവും. അങ്ങനെ എല്ലാം ക്രമാനുസരണം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രവാചകനായ പൗലോസ് ഇവിടെ പറയുന്നു, അതായത് ഒരു സ്ത്രീക്ക് അവളുടെ ആദ്യത്തെ ഭർത്താവ് മരിച്ചിരിക്കാതെ വീണ്ടും വിവാഹം കഴിക്കാൻ പറ്റുകയില്ല. ഏത് പരിസ്ഥിതിയിലായിരുന്നാലും പറ്റുകയില്ല. അവളുടെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നതുവരെ അവൾ ഏകയായി അവശേഷിക്കേണ്ടിയിരിക്കുന്നു. അഥവാ അവൾ ഇതുപോലെ ഒരു പാപം ചെയ്യുകയാണെങ്കിൽ അവൾ വ്യഭിചാരിണി എന്ന് വിളിക്കപ്പെടും. ആത്മീകപരമായ കാര്യങ്ങളുമായി താരതമ്യപ്പെടുത്തേണ്ടതിനായി ഇപ്പോൾ ഞാൻ ശാരീരികപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഈ സ്ത്രീ അഥവാ ഇതുപോലൊരു പാപം ചെയ്യുകയാണെങ്കിൽ അവളെ വ്യഭിചാരിണി എന്ന് അടയാളപ്പെടുത്തിയിരിക്കും. ഒരേ സമയത്ത് അവൾക്ക് രണ്ട് ജീവിച്ചിരിക്കുന്ന ഭർത്താവ് ഉണ്ടെങ്കിൽ അവളെ വ്യഭിചാരിണി എന്ന് അടയാളപ്പെടുത്തിയിരിക്കും. ആ കാരണത്താൽ അവൾക്ക് ദൈവത്തോടും സ്വർഗത്തോടുമുള്ള അവളുടെ അവകാശം ഇതുപോലെ ചെയ്യുന്നതിൽ കൂടെ നഷ്ടപ്പെട്ടിരിക്കും. ഞാനിപ്പോൾ ഇവിടെ വായിച്ച തിരുവചനമനുസരിച്ച് അവൾ ദൈവത്തിന്റെ വ്യവസ്ഥിതിയിൽ നിന്നും ബഹിഷ്കൃതയാക്കപ്പെടും. അതുപോലെ തന്നെയാണ് സഭയും. അവൾ ദൈവത്തിന്റെ വചനത്തോട് മതവിശ്വാസങ്ങളും സഭാസംഘടനകളും കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുമ്പോൾ സഭയും അതുപോലെയാകുന്നു. അവൾക്ക് ഒരേ സമയത്ത് ഒരു സഭാസംഘടനയോട് വിവാഹിതയായിട്ട് ക്രിസ്തുവിന്റെ മണവാട്ടിയായിരിക്കാൻ സാധിക്കില്ല. അവൾക്ക് ഏതെങ്കിലും ഒന്നിനോട് അല്ലെങ്കിൽ മറ്റൊന്നിനോട് മരിച്ചിരിക്കണം. ന്യായപ്രകാരം അപ്രകാരം ഇവിടെ പറയുന്നു. ദൈവത്തിന്റെ വചനത്തിൽ വളരെയധികം പ്രമാണങ്ങളുണ്ട്. അത് അവന്റെ ന്യായ പ്രമാണങ്ങളാകുന്നു. വിശുദ്ധ പൗലോസ് അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അവൾക്ക് ലോകപരമായ മതവിശ്വാസങ്ങളുള്ള ഒരു സഭയോടുകൂടി വിവാഹിതയായിട്ടോ ക്രിസ്തുവിന്റെ മണവാട്ടിയായിരിക്കാൻ കഴിയുകയില്ല. കാരണം ഒന്ന് മറ്റൊന്നിനോട് പരസ്പരം വിരുദ്ധമായിരിക്കുന്നു. ഇപ്പോൾ ഓർക്കുക, ഞങ്ങൾ ഇത് വിശ്വസിക്കുന്നു എന്നാൽ അത് വിശ്വസിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി വിവാഹിതയായിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വചനമാകുന്നു. വിശുദ്ധ യോഹന്നാന്റെ ഒന്നാം അധ്യായത്തിൽ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അതേ വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. ആ ജീവിക്കുന്ന വചനം ക്രിസ്തുവായിരുന്നു. അവൻ എല്ലായ്പ്പോഴും വചനമായിരുന്നു. അവൻ ഇപ്പോഴും വചനമാകുന്നു. അവൻ എല്ലായ്പ്പോഴും വചനമായിരിക്കും. അവൻ ദൈവത്തിന്റെ ഗുണങ്ങളുടെ ഒരു പ്രകടനം മാത്രമായിരുന്നു. കാരണം അവൻ ദൈവപുത്രനായിരുന്നു. കൂടാതെ ഏത് പുത്രനിലും തന്റെ പിതാവിന്റെ ഗുണങ്ങളാണല്ലോ ഉണ്ടായിരിക്കുന്നത്. അത് നിങ്ങളെപ്രകാരം നിങ്ങളുടെ പിതാവ് ഒരു ബാലനായിരുന്നപ്പോൾ നിങ്ങളുടെ പിതാവിന്റെ ശരീരത്തിൽ ഉള്ള പാരമ്പര്യ ഗുണവാഹിയിൽ നിങ്ങളായിരുന്നതുപോലെയാണ് നിങ്ങൾ അവനിലായിരുന്നു. എന്നിരുന്നിട്ടും അവന് നിങ്ങളോടൊപ്പം കൂട്ടായ്മ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവൻ നിങ്ങളെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഒരമ്മയുടെ ശയനസ്ഥാനങ്ങളിൽ കൂടി നിങ്ങൾ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരപ്പെടുകയും നിങ്ങളുടെ പിതാവിന്റെ സ്വരൂപത്തിലാക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം അവന് നിങ്ങളുമായി കൂട്ടായ്മ നടത്താൻ കഴിയുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങൾ ദൈവപുത്രന്മാരും ദൈവപുത്രിമാരുമായിരിക്കുന്നത്. ഇതിനു മുമ്പ് ചന്ദ്രനോ നക്ഷത്രങ്ങളോ തന്മാത്രകളോ ഉണ്ടായിരിക്കുന്നതിനു മുമ്പ് നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായിരുന്നു. കാരണം നിങ്ങൾ ആദിയിൽ ദൈവത്തിലുണ്ടായിരുന്ന ഗുണങ്ങളുടെ ശാരീരിക പ്രകടനം മാത്രമാകുന്നു. കാരണം നിത്യജീവന്റെ ഒരൊറ്റ രൂപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനു മുമ്പേ നിങ്ങൾക്കതിനനുസരിച്ച് യാതൊരറിവും ഉണ്ടായിരുന്നില്ല. അതുമല്ല, നിങ്ങളുടെ ജഡസംബന്ധമായ പിതാവിൽ നിങ്ങൾക്കായിരുന്നപ്പോഴും നിങ്ങളത് അറിഞ്ഞിരുന്നില്ല. എന്നാൽ നിങ്ങൾ അവന്റെ സ്വരൂപത്തിൽ വെളിപ്പെട്ടു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ നിങ്ങൾ ഉണ്ടാക്കപ്പെടുകയും ദൈവത്തിന്റെ മഹിമയ്ക്കും അവനോടുള്ള കൂട്ടായ്മയ്ക്കുമായി നിങ്ങൾ വെളിപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആ കാരണത്താൽ നിങ്ങളുടെ ശാരീരിക ജനനത്തിനു മുമ്പ് നിങ്ങളുടെ പാരമ്പര്യ ഗുണവാഹി നിങ്ങളുടെ പിതാവിലായിരുന്നതുപോലെ നിങ്ങളുടെ ആത്മീക പാരമ്പര്യ ഗുണവാഹി ദൈവത്തിലാകേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകസ്ഥാപനത്തിനു മുമ്പേ നിങ്ങൾ ദൈവത്തിന്റെ വിചാരങ്ങളിലുള്ള ഗുണങ്ങളുടെ പ്രകടനമാകുന്നു. അതല്ലാതെ വേറൊരു വഴിയുമില്ല. അത് ശരിയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, എങ്കിൽ ആ ജീവൻ നിങ്ങളിലായിരിക്കെ, അതായത് ദൈവത്തിന്റെ ജീവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങളിലായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സ്ഥാപിത സഭാസംഘടനകളുടെ മതവിശ്വാസം വചനവുമായിട്ട് കൂടിക്കലർത്താൻ കഴിയുകയില്ല. കാരണം അതൊന്ന് മറ്റൊന്നിനോട് അത്രമാത്രം വിപരീതമായിരിക്കുന്നു. യഥാർത്ഥത്തിൽ അതുതന്നെയാണ് സാത്താൻ അവന്റെ ബുദ്ധിപരമായ ധാരണയിൽ കൂടി ഹവായ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചത്. അവൻ പറഞ്ഞു, ദൈവം അങ്ങനെ പറഞ്ഞുവെന്ന് സാത്താൻ സമ്മതിച്ചു കൊടുത്തു. എന്നാൽ സാത്താൻ പറഞ്ഞു, നിങ്ങൾ മരിക്കില്ല, നിശ്ചയം, നോക്കൂ. അവരത് വിശ്വസിക്കുകയും ചെയ്തു. അതുതന്നെയാണ് മതവിശ്വാസങ്ങളും ഇന്ന് രാത്രിയിൽ ചെയ്തിരിക്കുന്നത്. മതവിശ്വാസങ്ങളും സഭാസംഘടനകൾ ജനങ്ങളെ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും വേർപെടുത്തിയിരിക്കുന്നു. യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ അവൻ ചോദിച്ചില്ലേ, ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന നിങ്ങളുടെ സമ്പ്രദായത്താൽ ജനങ്ങൾക്ക് ദൈവകൽപ്പന നിങ്ങൾ ദുർബലമാക്കുന്നില്ലേ? കൂടാതെ നിങ്ങളുടെ മതവിശ്വാസങ്ങളിൽ കൂടി ഈ തലമുറയ്ക്ക് വേണ്ടി കെട്ടിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത ദൈവത്തിന്റെ വചനവുമായിട്ടുള്ള കൂട്ടായ്മയെ നിങ്ങൾ വിസംബന്ധിച്ചിരിക്കുന്നു. അപ്രകാരം നാം ജനങ്ങളെ നമ്മുടെ സഭാസംഘടനകളിൽ വേർതിരിച്ചിട്ട് അവർക്കത് കാണുവാൻ പോലും ഒരു അവസരം കിട്ടാതെയായിരിക്കുന്നു. ഇപ്പോൾ ദൈവം ഓരോ തലമുറയിലും തന്റെ പുസ്തകത്തിൽ ഒരു പുതിയ ഭാഗം ചേർക്കുന്നു. എന്റെ ശരീരമുണ്ടാക്കിയ പ്രകാരം അതെല്ലാം കൂടി ഒത്തൊരുമിച്ച് പോകുന്നു. എന്റെ ശരീരം നട്ടൽ നിന്നും തുടങ്ങിയിരുന്നു എന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ എല്ലാം നട്ടലായിരുന്നില്ല താനും. അതിൽ നിന്നും അത് വാരിയെല്ലിലേക്കും അങ്ങനെ ശ്വാസകോശത്തിലേക്കും കൈയിലേക്കും കാലുകളിലേക്കും അങ്ങനെ എല്ലായിടത്തുമായിട്ട് ഞാൻ എന്ന ഈ വ്യക്തിയായിട്ട് കടന്നുവന്നു. അതുപോലെ തന്നെയാണ് ആദിയിൽ ദൈവം വെളിപ്പെട്ടത്. അവസാനം ദൈവം പിതാവായ ദൈവം യഹോവയായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം അവൻ ദൈവപുത്രനായി യേശു ക്രിസ്തുവിൽ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ ദൈവം പരിശുദ്ധാത്മാവായിട്ട് വെളിപ്പെട്ടിരിക്കുന്നു. എല്ലാ സമയത്തും അതേ ദൈവം തന്നെ, ഒരേ ദൈവത്തിന്റെ മൂന്നായിട്ടുള്ള പ്രകടനങ്ങളാണ്. ഓരോ തലമുറയിലും തുടക്കം മുതലേ ദൈവം തന്റെ വചനത്തെ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് നാം കാണുന്നു. അതിപ്രകാരം പരിണാമം കടന്നു വന്നതുപോലെയാണ്. ഒരുപക്ഷെ ദൈവം ആദ്യമായിട്ട് സൃഷ്ടിച്ചത് ആദ്യമായി സസ്യജീവനെ സൃഷ്ടിച്ചുവെന്ന് നമുക്ക് പറയാം. അതിനുശേഷം മൃഗജീവനെ സൃഷ്ടിച്ചു. അതിനുശേഷം മനുഷ്യജീവനെ സൃഷ്ടിച്ചു. അതിനടുത്തായി ഇതുപോലൊരു പരിണാമം മേലോട്ട് ഉയർന്നുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെയാണ് സഭയിൽ ദൈവവുമായിരിക്കുന്നത്. ലൂഥറിൽ കൂടെ ന്യായീകരണവും അത് തന്റെ മണവാട്ടിയെ ഇപ്പോൾ വരിക്കുകയാകുന്നു. തന്റെ മണവാട്ടിയെ അവൻ സൃഷ്ടിക്കുകയാകുന്നു. ലൂഥറിൽ കൂടെ ന്യായീകരണവും വെസലിയിൽ കൂടെ ശുദ്ധീകരണവും അങ്ങനെ ഇപ്രകാരം നിങ്ങൾക്ക് കാണാൻ കഴിയും. പരിണാമത്തിന്റെ ആത്മാവ് കൂടുതൽ കൂടുതലായി കൊടുത്ത് കാരണം ശരീരമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുണ്ടാക്കി തലയിലേക്ക് വന്നുകൊണ്ടിരുന്നു. തല ക്രിസ്തുവാകുന്നു, ക്രിസ്തുവിന്റെ ശരീരമായി തീരുന്നു. ഇപ്പോൾ അവളൊരു സ്ത്രീയായിരിക്കെ വചനമെന്ന ക്രിസ്തുവിനോടുകൂടി അവൾ വിവാഹിതയാണെങ്കിൽ അതേസമയം ഒരു സഭാസംഘടനയോട് വിവാഹിതയായപ്പെട്ടിരിക്കാൻ അവൾക്ക് പറ്റുകയില്ല. കാരണം അവൾ അതുമായി കെട്ടപ്പെട്ടിരിക്കുന്നു. ഒരേ സമയം അവൾക്ക് രണ്ട് ഭർത്താക്കന്മാരുമായി ജീവിക്കാൻ കഴിയുകയില്ല. അവർ ഒന്ന് മറ്റൊന്നിനോട് പരസ്പരം വിരുദ്ധമാകുന്നു. ഒന്ന് ദൈവത്താൽ അയക്കപ്പെട്ടതും മറ്റേത് മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടതുമാകുന്നു. അതുകൊണ്ട് അവർ പരസ്പരം വിരുദ്ധമാകുന്നു. ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ എന്നവൻ പറഞ്ഞു. ദൈവം അപ്രകാരം അത് പറഞ്ഞിരിക്കുന്നു. പൗലോസ് ഇവിടെ പറയുന്നതുപോലെ ന്യായപ്രമാണം കൃപയിൽ നിന്നും എത്രമാത്രം വിരുദ്ധമായിരിക്കുന്നതുപോലെ ഇതും പരസ്പരം വിരുദ്ധമാകുന്നു. മറ്റൊന്നിനെ പ്രാപിക്കുന്നതിന് വേണ്ടി ഒന്ന് മരിച്ചിരിക്കണം. കൂടാതെ അവൾ അവയെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വ്യഭിചാരിണി എന്ന് വിളിക്കപ്പെടും. ഹോ, അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ന്യൂയോർക്കും അരിസോണയും രാജ്യത്തിനപ്പുറത്തായുള്ളവരും അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരേ സമയത്ത് അവൾ രണ്ടുമായി വിവാഹിതയായിരുന്നാൽ അവളെ വ്യഭിചാരിണി എന്ന് വിളിക്കപ്പെടും എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ഒരു വ്യഭിചാരിണിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമോ? ദൈവം ഒരു വ്യഭിചാരിണി വിവാഹം കഴിക്കുമോ? തീർച്ചയായിട്ടുമില്ല. നാം അങ്ങനെ ചെയ്യരുതെന്ന് അവൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. അവൾ വ്യഭിചാരിണി എന്ന് വിളിക്കപ്പെടും. എങ്കിൽ അവളുടെ മക്കൾ, അവളൊരു വ്യഭിചാരിണിയാണെങ്കിൽ അവളുടെ മക്കൾ നിയമാനുസൃതമല്ലാത്തവരായിരിക്കും, ജാരജാതകമായതായിരിക്കും. എന്തിനോടാണ് നിയമവിരുദ്ധമായിരിക്കുന്നത്? അത് സഭയോടല്ല, എന്നാൽ വചനത്തോടാകുന്നു. അവൾ നിയമാനുസൃതമല്ലാത്തതാണ്. വെളിപാട് പുസ്തകത്തിന്റെ മൂന്നാം അധ്യായത്തിലുള്ള അവസാന കാലത്തെ ലാവുദിക്യ സഭാകാലഘട്ടത്തിന്റെ എന്തൊരു ചിത്രമാണിത്! എന്തൊരു നിയമവിരുദ്ധമായ കൂട്ടമാണിത്! സഭാസംഘടനകളുടെ എന്തൊരു കൂട്ടിച്ചേർക്കലാണിത്! ശീതോഷ്ണവാനായിരിക്കുന്നു, അതുപോലെ തുടർന്നുകൊണ്ട് തങ്ങളെ തന്നെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുകയും ദൈവത്തിന്റെ വചനത്തെ നിരസിക്കുകയും ചെയ്യുന്നു. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും എന്ന് പ്രവാചകൻ അവരെക്കുറിച്ച് പറയുന്നു. വിവാഹമെന്നത് ഈ ലോകത്തിലെ ഏറ്റവും പഴയ ആചാരമാകുന്നു. ഏദൻ തോട്ടത്തിൽ വെച്ചാണ് ആദ്യമായി വിവാഹം നിർവഹിക്കപ്പെടുകയും ആചാരമാക്കപ്പെടുകയും ചെയ്തത്. ഒരു സ്ത്രീ അവൾ മലിനമാക്കരുതാത്തതായ ചില പ്രത്യേക സ്വഭാവങ്ങളാൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ ഒരു സ്ത്രീ വിശ്വസിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സ്ത്രീയെപ്പോലൊരു ജീവി ഈ ഭൂമിയിലില്ല. ഒരു സ്ത്രീയുടെ മേൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പോലൊരു സ്വഭാവത്താൽ ഒരു പെൺപട്ടിയോ അല്ലെങ്കിൽ ഏതു തരത്തിലായുള്ള ഒരു പെൺജീവി വർഗമോ ഇല്ല. സൃഷ്ടിയുടെ തുടക്കത്തിൽ പോലും ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ല. കാരണം അവൾ പാപം ചെയ്ത് വീഴുമെന്ന് ദൈവത്തിനറിയാമായിരുന്നു. മറ്റേതൊരു പെൺജീവി വർഗത്തിനും വ്യഭിചാരം എന്ന കുറ്റം ചെയ്യാൻ കഴിയുകയില്ല. സ്ത്രീ എന്ന ഒരുവൾക്ക് മാത്രമേ വ്യഭിചാരം ചെയ്യാൻ പറ്റുകയുള്ളൂ. അവൾ ആരംഭത്തിലേതുപോലെ തന്നെ ഉണ്ടാക്കപ്പെട്ടിരുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ മഹത്തായ വിവേകത്തിന് ദുരഭിമാനപരമായ ഒരു കാര്യമാകും. നോക്കൂ, അവളൊരു മനുഷ്യന്റെ ഉപോൽപ്പന്നമായിട്ട് ഉണ്ടാക്കപ്പെട്ടു. എന്നാൽ അങ്ങനെ അവൾ ഒരു വശത്തേക്ക് മാറ്റപ്പെട്ടിരുന്നതിനാൽ അവൾക്ക് ദൈവത്തിൽ നിന്നും വീണ്ടെടുക്കലിനായുള്ള പുണ്യമായ ചുമതലയും കൊടുത്തിരുന്നു. അവൾ മലിനപ്പെടുത്തരുതാത്തതായ സ്വഭാവങ്ങൾ അവൾക്കുണ്ട്. അവൾ അതിന് കേടുവരുത്തുകയാണെങ്കിൽ ജീവകാലം മുഴുവൻ അവൾ മലിനമാക്കപ്പെട്ടിരിക്കും. അവൾ എത്രമാത്രം ക്ഷമിക്കപ്പെട്ടിരുന്നാലും അതൊരു കാര്യമല്ല. അവൾക്ക് ന്യായീകരിക്കപ്പെടാൻ പറ്റുകയില്ല. ഞാൻ അതിനെക്കുറിച്ച് നേരത്തിനുള്ളിൽ വ്യക്തമാക്കി പറയാം. അതിനെക്കുറിച്ചൊരു വേദഭാഗമുള്ളത് കുറച്ച് സമയത്തിനുള്ളിൽ എടുക്കാം. അവളുടെ മലിനത അവളോട് ക്ഷമിക്കപ്പെട്ടിരിക്കാം. എന്നാൽ ഈ ജീവിതത്തിൽ അവൾ ന്യായീകരിക്കപ്പെടുകയില്ല. അതെല്ലായ്പ്പോഴും അവളോടൊപ്പമാകുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ അവൾക്കത് കൊടുക്കപ്പെട്ടിരിക്കുന്നു. അവൾ ക്ഷമിക്കപ്പെട്ടിരിക്കാം, എന്നാൽ ന്യായീകരിക്കപ്പെടുകയില്ല. ദൈവത്തിൽ നിന്നും അവളുടെ ശരീരത്തെ അവൾക്കൊരു പുണ്യ ഉത്തരവാദിത്തമായിട്ട് കൊടുത്തിരിക്കുന്നു. ഒരു പെൺപട്ടിയോ ഒരു പക്ഷിയോ വേറെ ഏതൊരു മൃഗമോ വേറെ ഏതെങ്കിലും ഒരു ജീവിയെ പ്രകാരമില്ല. അവൾ ഒന്നു മാത്രമാണ്. അതിനാൽ അവൾ അതത്രയും പുണ്യമായിരിക്കുന്നതിന്റെ കാരണം ഈ ഭൂമിയിലേക്ക് അവൾക്ക് ജീവനെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവളുടെ ശരീരം ജീവന്റെ ശയനഭൂമിയാകുന്നു. ആ കാരണത്താലാണ് ആ പുണ്യ ഉത്തരവാദിത്തം അവൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിൽ പല വേദശാസ്ത്ര പണ്ഡിതന്മാരും ഇവിടെ വെച്ച് എന്നോട് യോജിക്കാതെ വന്നേക്കാനിടയുണ്ട്. അതാദിയിലെ ആ വ്യഭിചാരം അതാണ് മുഴുവൻ മനുഷ്യജാതിയെ മലിനമാക്കിയത്. അവളുടെ ശയനഭൂമി കേടുവരുത്തപ്പെട്ടു. അവൾ കായനും ഹാബേലും എന്ന ഇരട്ട കുട്ടികളെ കൊണ്ടുവന്നു. ഒരു പ്രവൃത്തി, രണ്ട് കുട്ടികൾ. തിരുവെഴുത്ത് തിരിഞ്ഞു നോക്കൂ. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവളുടെ ശരീരം ഒരു ശയനഭൂമിയായിരിക്കുന്നു. അക്കാരണത്താൽ അതിനെ മലിനമാക്കരുതെന്ന് ഒരു പുണ്യ ചുമതലയാകുന്നു. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഈ കാര്യങ്ങളിൽ കൂടെ സഭ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ ചിത്രീകരിച്ച് കാണിക്കുകയാണ്. നിങ്ങൾ സ്ത്രീകളെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ എന്തായിരുന്നാലും അത് നിങ്ങൾക്കും ദൈവത്തിനും അല്ലെങ്കിൽ നിങ്ങൾക്കും മനുഷ്യനും മധ്യയുള്ള കാര്യമാണ്. എന്നാൽ ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് സംസാരിക്കുന്നു. ഇപ്പോൾ ഇത് അവൾക്ക് കൊടുത്തിരിക്കുന്നത് ദൈവത്തിന് മാത്രം സ്വയം കൊടുക്കാൻ കഴിയുന്ന ആ ജീവനെ കൊണ്ടുവരുന്നതിനാണ്. അവളുടെ ഭർത്താവ് ബീജവാഹകനായിരിക്കാം, എന്നാൽ ദൈവത്തിന് ആ ജീവനെ ഉൽപ്പാദിപ്പിക്കേണ്ടിയിരിക്കുന്നു. അത് ശരിയാണ്, അത് വരേണ്ടിയിരിക്കുന്നു. എല്ലാ ജീവനും ദൈവത്തിൽ നിന്നും വരേണ്ടിയിരിക്കുന്നു. ഏത് ജീവനും ദൈവത്തിൽ നിന്നും വരേണ്ടിയിരിക്കുന്നു. അത് വൈകൃതമാക്കപ്പെട്ടിരിക്കുന്നു, അതാണ് അതിനെ പാപമുള്ളതാക്കി തീർത്തത്. എന്നാൽ ജീവൻ ദൈവത്തിൽ നിന്നും വരേണ്ടിയിരിക്കുന്നു, അവൻ ജീവകർത്താവാകുന്നു. അവൾ മാറിപ്പോകരുതാത്തതായ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് ഇവിടെ പറയുന്നത് പോലെ താൻ ഈ ശാരീരികപരമായ സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ സഭ അതിനെ സൂക്ഷിച്ച് മനസ്സിലാക്കുക. അവളുടെ ഭർത്താവിനാൽ ഒരു പുണ്യ ചാരിത്രം അവളുടെ മേൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നു, ഒരു വിശേഷ ചാരിത്രം. മറ്റ്യാതൊന്നും അതിനെ പിടിക്കുന്നില്ല. എന്നാൽ സ്ത്രീ മാത്രം അത് ശരിയാണ്. അത് ദൈവത്താൽ അവൾക്ക് ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അവൾ ആ ചാരിത്രം മലിനമാക്കരുത്. അഥവാ അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെയും അവളുടെ ഭർത്താവ് അവളെ സ്വീകരിക്കുന്നതിന് മുമ്പ് അവളെ ഏറ്റു പറഞ്ഞിരിക്കണം, കൂടാതെ ഇത് ശരിപ്പെടുത്തിയിരിക്കണം. അതേപോലെ തന്നെ ന്യായപ്രമാണവുമായിട്ട് വിവാഹിതയായിരിക്കുന്ന സഭയും രണ്ടാമത് വിവാഹിതയാകുന്നതിന് മുമ്പേ ക്രിസ്തുവിന്റെ മുമ്പിൽ വന്ന് അതിനെ ഏറ്റു പറയേണ്ടിയിരിക്കുന്നു. അവൾക്കത് ഏറ്റു പറയേണ്ടിയിരിക്കുന്നു. അവൾ അങ്ങനെ ചെയ്യാതെ അവളുടെ ഭർത്താവിനോടുകൂടി 10 വർഷം ജീവിച്ചതിനു ശേഷം ഏറ്റു പറയുകയാണെങ്കിൽ അവളെ വിട്ടിട്ട് വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കാനുള്ള അവകാശം അവളുടെ ഭർത്താവിനുണ്ട്. അത് വേദഭാഗമാകുന്നു. പരസംഗം അശുദ്ധിയായ ജീവിതമാകുന്നു. യോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളെ ഗൂഢമായി ഉപേക്ഷിച്ച് കളയുവാൻ അവൻ നെനച്ചിരിക്കുകയായിരുന്നു. വിവാഹം നിശ്ചയിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവളെ വിവാഹം കഴിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ അവൾക്കൊരു പുണ്യ ചാരിത്രമുണ്ട്. അതിനെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവൾക്ക് കൊടുത്തിരിക്കുന്നു. കർത്താവിനാൽ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം ആ ചാരിത്രം അവൾക്ക് കൊടുത്തിരിക്കുന്നു. അതെപ്രകാരം ഏദൻ തോട്ടത്തിലായിരുന്നു അതുപോലെ തന്നെയായിട്ട് അവൾക്ക് വേണോ അല്ലെങ്കിൽ വേണ്ടായോ എന്ന് പറയാൻ കഴിയും. അവൾ തകർത്ത് കളയാതിരിക്കുവണ്ണം ഒരു പുണ്യമായ സ്ത്രീത്വം അവളുടെ മേൽ ഏൽപ്പിച്ചിരിക്കുന്നു. സ്ത്രീത്വം എന്നതിനെക്കുറിച്ച് ഞാനിവിടെ പറയുന്നത് അവളുടെ വ്യവഹാരത്തെയും പുരുഷനോടുള്ള അവളുടെ സ്വഭാവത്തെയുമാണ്. കണ്ട എല്ലാ മനുഷ്യരെയും അവൾ സിനിമയിലെ അഭിനേതാക്കൾ ഉമ്മവിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും സ്ത്രീകളുടെ മേൽ അശുദ്ധമായ രീതിയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതും മറ്റും ചലച്ചിത്രങ്ങൾ കാണാൻ അവൾ അനുവദിക്കുന്നില്ല. അപ്രകാരം ചെയ്യുന്ന ഒരു സ്ത്രീ അഴുക്ക് സ്വഭാവമുള്ളവളാണ്. അല്ലാത്ത പക്ഷം അവൾ ചാരിത്രശുദ്ധിയുള്ളവളായിരിക്കാം. എന്നാൽ നോക്കൂ, അവളുടെ ഹൃദയത്തിൽ ആ ഗ്രന്ഥികൾ, അതായത് ലൈംഗിക ഗ്രന്ഥികൾ, അത് ചുണ്ടുകളിലാണുള്ളത്. ഒരു മനുഷ്യർ ഒരു സ്ത്രീയെ ഉമ്മവിക്കുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ സംഭവനീയമായ രീതിയിൽ വ്യഭിചാരം ചെയ്തിരിക്കുന്നു. ലൈംഗിക ഗ്രന്ഥികൾ പുരുഷന്റെയും സ്ത്രീയുടെയും ചുണ്ടുകളിലാണുള്ളത്. ഒരു പുരുഷന് സ്ത്രീയുടെ കയ്യിൽ മേൽ ചുംബനം കൊടുക്കാൻ കഴിയും. അത് ലൈംഗിക ഗ്രന്ഥികളെ കൂട്ടിയോജിപ്പിക്കുന്നില്ല. എന്നാൽ ലൈംഗിക ഗ്രന്ഥികൾ ചുണ്ടുകളിലാണുള്ളത്. ഇന്നത്തെ ഹോളിവുഡിലെ അശുദ്ധമായ രീതിയിലുള്ള കിടപ്പും സ്ത്രീകളെ സ്നേഹിച്ചുകൊണ്ട് ചുറ്റും ചുറ്റുമായി നടക്കുന്നതും മറ്റും പോലെയുള്ള എല്ലാ സംബന്ധങ്ങളും നിങ്ങൾ നോക്കൂ. ചെറുബാലികമാർ അതെല്ലാം നോക്കിക്കാണുന്നു. നമ്മുടെ സദാചാരങ്ങൾ ജീർണിച്ചിരിക്കുകയും അഴുകിയിരിക്കുകയും ദുഷിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നതിൽ യാതൊരു അത്ഭുതമില്ല. എന്തുകൊണ്ടെന്നാൽ അത് കുട്ടികളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അത് ശരിയാണ്. ഈ അവസാന നാളുകളിൽ അത് ഇപ്രകാരമാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സഭയെ മനസ്സിൽ ഓർമ്മ വെച്ചുകൊള്ളുക. അവൾ വചനത്തെ ഒഴിച്ച് മറ്റെല്ലാ കാര്യങ്ങളുമായി ഉമ്മവെക്കുകയും അശുദ്ധമായ രീതിയിൽ കിടക്കുകയും കൂട്ടിക്കലർത്തുകയും ചെയ്യുന്നു. ശാസ്ത്രം, വിദ്യാഭ്യാസവും അങ്ങനെ എല്ലാം പരിപൂർണമായും ദൈവത്തോട് വിപരീതമായിരിക്കെ അവൾ സാത്താനെയും വിദ്യാഭ്യാസവും ശാസ്ത്രീയ ഗവേഷണങ്ങളും മറ്റും അനുവദിക്കുന്നു. ശാസ്ത്രവും വിദ്യാഭ്യാസവും ഈ കാര്യങ്ങളെല്ലാം പരിപൂർണമായും ദൈവത്തോട് വിപരീതമാകുന്നു. നമുക്കിപ്പോഴുള്ള പരിഷ്കാരത്തിന്റെ മുഴുവൻ വ്യവസ്ഥിതികളും എതിർ ക്രിസ്തുവാകുന്നു. വിദ്യാഭ്യാസത്തിന്റെ പദ്ധതി എതിർ ക്രിസ്തുവാകുന്നു. പരിഷ്കാരം എതിർ ക്രിസ്തുവാകുന്നു. അത് ദൈവത്തിനെതിരായുള്ളതാകുന്നു. നിങ്ങൾ ചോദിച്ചേക്കാം പരിഷ്കാരം എതിരാണോ എന്ന്. ഈ വരുന്ന ദിവസങ്ങളിൽ ദൈവത്തിന് ഒരു പരിഷ്കാരമുണ്ടായിരിക്കും. അതുമായി മരണത്തിന് യാതൊരു സംബന്ധവും ഉണ്ടാകില്ല. ഈ ആധുനിക പരിഷ്കാരം സാത്താനിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. തിരുവെഴുത്തിൽ നിന്നും കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞാനത് തെളിയിച്ചു കാണിക്കാം. ഇവയെല്ലാം സാത്താനിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പുതിയ പരിഷ്കാരത്തിൽ ഇവയൊന്നും ഉണ്ടായിരിക്കില്ല. അവൾക്ക് ഇപ്രകാരം ഒരു പുണ്യ സ്ത്രീത്വമുണ്ട്. പുരുഷൻ സ്ത്രീക്ക് ചുറ്റും നടക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. കാരണം അവളുടെ വ്യവഹാരം അപ്രകാരമാണ്. അതെന്തുകൊണ്ടാണെന്നാൽ സ്ത്രീകൾ അപ്രകാരം അഭിനയിക്കുന്നത് കൊണ്ടാണ്. സ്ത്രീകൾ ഇന്ന് അവളുടെ സ്വഭാവത്തെ കാണിക്കുന്നത് ഒരു ജോടി നിക്കറും ഇറുകിയ വസ്ത്രങ്ങളും പുരുഷന്റെ വസ്ത്രങ്ങളും മറ്റും ധരിച്ച് തെരുവിൽ കൂടി ഇളകി മറിഞ്ഞ് നടക്കുന്നതിൽ കൂടെയാണ്. അവൾ എന്തു പറഞ്ഞാലും അതൊരു കാര്യമല്ല. അവളുടെ ഭർത്താവിനോട് അവൾക്ക് കഴിയാവുന്നിടത്തോളം ചാരിത്രശുദ്ധിയുള്ളവളായെന്നിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ കാഴ്ചയിൽ അവളൊരു വ്യഭിചാരിണിയാണ്. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തുപോയി. അപ്രകാരം അവൾ അവളെ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സഭ ഈ ലോകവുമായിട്ട് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, അവളെ ഏൽപ്പിച്ചിരിക്കുന്നത് അവളുടെ പുണ്യ ചാരിത്ര്യം, പുണ്യ സ്ത്രീത്വം, അതിനുശേഷം പുണ്യ മാതൃത്വം, അവളുടെ ഭർത്താവിനെ ആദരിക്കുക എന്നിവയാണ്. ഇന്നത്തെ സമയത്തെ കുറിവട്ട നോക്കുക, ചില പ്രത്യേക നഗരങ്ങളിൽ, കൂടാതെ വളരെയധികം നഗരങ്ങളിൽ അവരുടെ സമാജം എന്ന് വിളിക്കുന്ന ഈ കൂട്ടർ വലിയ വലിയ വിരുന്നുകൾ നടത്താറുണ്ട്. സഭയിലെ അംഗങ്ങളും അതിൽ ഉൾപ്പെടുന്നു. എന്നിട്ട് അവരുടെ തൊപ്പികൾ ഊരി തറയിൽ മലർത്തി വെക്കുകയും അതിനുശേഷം അവരെല്ലാം മദ്യപിച്ചിട്ട് അവരുടെ വീടിന്റെ താക്കോലുകൾ അതിലിടുകയും ചെയ്യുന്നു. അതിനുശേഷം ഓരോ സ്ത്രീകൾ പോയിട്ട് ആ തൊപ്പിയിൽ നിന്നും താക്കോലുകൾ എടുത്തിട്ട് ഒരാഴ്ച മുഴുവനും ആ താക്കോലിന്റെ അവകാശിയുടെ കൂടെ താമസിക്കുന്നു. ഇപ്രകാരമുള്ള പാർട്ടികളാകുന്നു. എനിക്ക് പറയുവാൻ ഇപ്രകാരമുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ എനിക്കതിലേക്ക് കടക്കുവാനുള്ള സമയമില്ല. അത്രമാത്രം അശ്ലീലമാണ്. അതുപോലെ സഭയും അത്രമാത്രം അഴുക്കായിരിക്കുന്നു. അത് ശരിയാണ്. എല്ലാ കാര്യങ്ങളുമായി അവൾ വ്യഭിചരിക്കുന്നു. ഈ വക കാര്യങ്ങളിൽ പോകേണ്ട യാതൊരു ഉദ്യോഗവും അവൾക്കില്ല. അവൾക്ക് വചനത്തോടൊപ്പം നിൽക്കേണ്ടിയിരിക്കുന്നു. കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് കൊള്ളാം, ശരിയാണ്. ആശുപത്രികളും ശരിയാണ്. ഈ വക കാര്യങ്ങളെല്ലാം ശരിയാണ്. വിദ്യാഭ്യാസ പദ്ധതികൾ അതും കൊള്ളാം. നമുക്കിവിടെ ജീവിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വായിക്കേണ്ടിയിരിക്കുന്നു, എഴുതേണ്ടിയിരിക്കുന്നു. അത് സമ്പദ് വ്യവസ്ഥിതിയിലുള്ള ഒന്നാണ്. അതിപ്രകാരം, അതായത് ആദിയിൽ നമുക്ക് യാതൊരു വസ്ത്രങ്ങളും ധരിക്കുവാനായി കരുതപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നതുപോലെയാണ്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം വരുന്ന ആഴ്ചയിൽ അതിനെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കുന്നതാണ്. എന്നാൽ നമുക്ക് വസ്ത്രം ധരിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം നമുക്ക് വസ്ത്രം തന്നിരിക്കുന്നു. എന്നാൽ ആദിയിൽ നമുക്കതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല, കാരണം നാം മറയ്ക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ അവൾ അവളുടെ പാപങ്ങളിലേക്ക് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അവൾ പാപം ചെയ്യുകയാണെന്ന് പോലും അവൾക്കറിയില്ല. ഇപ്പോൾ അവൾ സാത്താന്റെ മൂടുപടത്താൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇതിനു മുമ്പ് ആദിയിൽ അവൾ ദൈവത്തിന്റെ മൂടുപടത്താൽ മറയ്ക്കപ്പെട്ടിരുന്നു. അതാണ് അതിന്റെ വ്യത്യാസം. ഈ പുണ്യ ഉത്തരവാദിത്വം അവൾക്ക് കൊടുത്തിരിക്കുന്നത് അവളുടെ സ്ത്രീത്വത്തെ നശിപ്പിച്ചു കളയാതിരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നു. പ്രവൃത്തിയിൽ അവൾക്കൊരു സ്വഭാവമുണ്ടായിരിക്കുകയും അവളുടെ കുഞ്ഞുങ്ങളെ വളർത്തുകയും അവളുടെ ഭർത്താവിനോട് ആദരവുള്ളവളായിരിക്കുകയും ചെയ്യേണ്ടതാകുന്നു. ഈ ദിവസങ്ങളിൽ ലോകപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഈ കാര്യങ്ങളിൽ സ്വല്പം പോലും ശ്രദ്ധ കാണിക്കുന്നില്ല. നിങ്ങൾ എന്റെ ഓഫീസിൽ വന്നിരുന്നിട്ട് കാണേണ്ടിയിരിക്കുന്നു. അതായത് പുരുഷന്മാർ അവരുടെ ഭാര്യമാരെ കൊണ്ടുവരികയും വിവാഹത്തിന് ശേഷം അവരെങ്ങനെ ജീവിച്ചിരുന്നുവെന്ന് മറ്റുമുള്ള കാര്യങ്ങൾ ഏറ്റുപറയുകയും മറ്റും ചെയ്തിട്ട് ദൈവത്തോടുകൂടി ശരിയായ രീതിയിലായിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കാണേണ്ടിയിരിക്കുന്നു. ഹോ, നിങ്ങൾ പറഞ്ഞേക്കാം അത് അല്ല, അത് പെന്തിക്കോസ്തുകാരാകുന്നു. മറ്റുള്ളവർ വരികയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെ എങ്ങനെ അത് ഒഴിവാക്കാൻ പറ്റും? നമുക്കുള്ള പരിഷ്കാരങ്ങളും മറ്റു കാര്യങ്ങളും സഭയും ലോകവുമായി തമ്മിൽ കൂട്ടിച്ചേർന്ന് കഴിയുമ്പോൾ രാത്രിയിൽ നിന്ന് പകൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് പോലെ നാം ആദ്യത്തെ പെന്തിക്കോസ്തിനെ പോലെ പിന്നെയായിരിക്കുന്നില്ല. നാം എവിടെയോ ഇരുണ്ട കുഴപ്പങ്ങളിലേക്ക് ഒഴുകിയിട്ട് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നു. എത്ര പുണ്യമായ ഉത്തരവാദിത്തമാകുന്നു! എത്രമാത്രം വലിയൊരു ചുമതലയാണ് ഒരു സ്ത്രീക്കുള്ളത്! ഇപ്പോൾ എന്തുകൊണ്ടാണ് അവൾ സഭയുടെ ഒരു മാതൃകയാണെന്നുള്ളത് നോക്കൂ. ഒരു സ്ത്രീക്ക് അവളുടെ ചാരിത്ര്യത്തോടും അവളുടെ മാതൃത്വത്തോടും അവളുടെ ഭർത്താവിനോടുമുള്ള പുണ്യമായ ഉത്തരവാദിത്തത്തെ പോലെ തന്നെയാണ് സഭയ്ക്കുമുള്ളത്. ഒരു സ്ത്രീക്കുള്ളതുപോലെ തന്നെ അതേ ഉത്തരവാദിത്തമാണ് സഭയ്ക്കും, പ്രാർത്ഥനയ്ക്കും, വചനത്തിനോടും, ക്രിസ്തുവിനോടുമുള്ളത്. ഒരു സ്ത്രീ വേറൊരു പുരുഷന്റെ പിന്നാലെ പോകുന്നത് പോലെ തന്നെയാണ് സഭയും ആചാരങ്ങളുടെ പദ്ധതികളിലേക്കും കെട്ടിടങ്ങളും സ്കൂളുകളും ഇതുപോലെയുള്ള മറ്റ് പദ്ധതികളും ഉണ്ടാക്കുന്നതിന് വേണ്ടി പോകുമ്പോൾ ചെയ്യുന്നത്. എനിക്ക് അവരോട് യാതൊരു വിരോധവുമില്ല. അവർ ശരിയാണ്. അവർ അവരുടെ ഉദ്ദേശത്തെ പൂർത്തിയാക്കുന്നു. നിങ്ങൾ പോയി സ്കൂളുകൾ ഉണ്ടാക്കുക എന്ന് യേശു ഒരിക്കലും അവരോട് പറഞ്ഞില്ല. നിങ്ങൾ പുറപ്പെട്ട് വചനം പ്രസംഗിപ്പീൻ എന്നാണ് അവൻ പറഞ്ഞത്. അവിടെയാണ് അവർ അതിനെ ഉപേക്ഷിച്ചു കളയുന്നത്. സ്ഥാപനങ്ങളോ ആശുപത്രികളോ ഇതുവരെയുള്ള മറ്റ് പലതും ഉണ്ടാക്കുവാനല്ല, അവയെല്ലാം നല്ല കാര്യങ്ങളാണ്. എന്നാൽ സഭയുടെ ഉത്തരവാദിത്വം അതല്ല. സഭയുടെ ഉത്തരവാദിത്വം സുവിശേഷം പ്രസംഗിക്കുക എന്നതാണ്. എന്നാൽ അതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം നാം ചെയ്തിരിക്കുന്നു. ആദിയിൽ സാത്താൻ ചെയ്തതുപോലെ നാം അതിൽ നിന്നും ഒഴുകിപ്പോയിരിക്കുന്നു. അത് സുവിശേഷമായി കൂട്ടിക്കലർത്തിയിട്ട് മറ്റെന്തോ ഒന്നുണ്ടാക്കിയും അതിൽ നിന്നും മറ്റെന്തോ ഒന്നുണ്ടാക്കിയും അങ്ങനെയായിട്ട് അവസാനം അതൊന്നുമല്ലാതായിട്ട് ഒരു കൂട്ടം ദുഷിപ്പ് മാത്രമായിരിക്കുന്നു. അതുമല്ല, നമ്മുടെ ഈ മുഴുവൻ ലോകവും അതിലേക്ക് ചായുവാൻ ആഗ്രഹിക്കുന്നു. അധിക സമയമായിട്ടില്ല. റീഡേഴ്സ് ഡൈജസ്റ്റിൽ ഇപ്രകാരം വായിക്കുന്നതിനിടെ, അതായത് മനുഷ്യന്റെ ജീവചര്യയുടെ മാറ്റം 20-നും 25 വയസ്സിനും ഇടയ്ക്കായിരിക്കെ ചെറുപ്രായമുള്ള ബാലികമാർ ആർത്തവചര്യയിലായി കഴിഞ്ഞിരിക്കുന്നു. അവർ മധ്യവയസ് പ്രായത്തിലായി കഴിഞ്ഞിരിക്കുന്നു, ജീർണിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്നാൽ ഭക്ഷണത്തിന്റെയും ആഹാരങ്ങളുടെയും ശാസ്ത്രീയ ഗവേഷണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് പോകേണ്ടതായ പ്രാകൃതിക വസ്തുക്കളെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. നാം നശിച്ച് അളിഞ്ഞൊരു കൂട്ടമല്ലാതെ മറ്റിയാതൊന്നുമല്ല. ഇപ്പോൾ അതുതന്നെയാണ് സഭയുമായിരിക്കുന്നത്. സഭയും ഇതേ അവസ്ഥയിൽ തന്നെയായിരിക്കുന്നു. അവളൊരു മാതൃകയാണ്. ആത്മാവിനെയും വചനത്തെയും സംരക്ഷിക്കുവാനും ഈ ലോകത്തിലുള്ള എന്തെങ്കിലും ഒന്നുമായിട്ട് വ്യഭിചരിക്കാതിരിക്കുവാനുമായി അവൾക്ക് ആത്മാവിനാൽ ഇതേപോലെയുള്ള വിലയേറിയ ഗുണങ്ങളെ നൽകപ്പെട്ടിരിക്കുന്നു. ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവിനോട് ചാരിത്രശുദ്ധിയുള്ളവളായി കഴിഞ്ഞിരിക്കേണ്ടതുപോലെ സഭയ്ക്ക് വചനത്തോട് കന്യകയായി കഴിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു. അതൊരു പരിശുദ്ധമായ പുണ്യമായ ഉത്തരവാദിത്തമാകുന്നു. മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ മതവിശ്വാസത്തെയും ബുദ്ധിയെയും സഭാസംഘടനകൾക്കും ഉപരിയായി അവളുടെ കർത്താവിന്റെ വചനത്തെ അവൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഈ ഉത്തരവാദിത്വം സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അവർ പറയും, കൊള്ളാം, ഞങ്ങളുടെ സഭ നിങ്ങളുടെ സഭയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നത് എനിക്കൊരു കാര്യമല്ല. അത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും വിരുദ്ധമായിട്ടുള്ളതാണെങ്കിൽ അതിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊള്ളുക. തിരുവെഴുത്ത് പറയുന്നു, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. മാർക്കോസ് 16 പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. സഭ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രസംഗിക്കുകയാണെങ്കിൽ നിങ്ങൾ അതോടൊപ്പം മരിക്കപ്പെട്ടിരിക്കുന്നു, എന്നാൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുക. നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. അത്രമാത്രം ദൂരം ഇതിന് പോകേണ്ടിയിരിക്കുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്ന എല്ലാ സൃഷ്ടികളാലും ഈ ലോകമെങ്ങും അത് നടക്കും. നാം അതിൽ നിന്നും എത്രമാത്രം അകന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് നോക്കുക. തീർച്ചയായും, എന്നാൽ അതിന്റെ ഉത്തരവാദിത്വം അവളുടേതാണ്. എന്നാൽ ഇപ്പോൾ ഹോളിവുഡ് നമ്മുടെ സ്ത്രീകളിൽ നിന്നും എന്തൊക്കെ ചാരിത്രശുദ്ധിയുടെ കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നതെന്ന് നോക്കുക. ഞാനിവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയായ പ്രിയമേറിയ സഹോദരിയായ ശ്രാദ്ധനെ നോക്കിയായിരുന്നു. കൂടാതെ വളരെയധികം സ്ത്രീകൾ ഇവിടെയായിരിക്കുന്നു. സഹോദരി മൂറയും ഇവിടെയുണ്ട്. പ്രായം ചെന്നവരായ സ്ത്രീകൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ കാര്യങ്ങളെ ഓർക്കുന്നുണ്ടാകും. അവരുടെ അമ്മയോ അല്ലെങ്കിൽ ആരായിരുന്നാലും ഇന്നത്തെ ചില സ്ത്രീകൾ ഈ തെരുവിൽ കൂടി നടക്കുന്നതുപോലെ അവർ നടന്നിരുന്നുവെങ്കിൽ അതും സഭയിലെ അംഗങ്ങൾ അവരെ ബുദ്ധിസ്ഥിരതയില്ലാത്തവളായിട്ട് തടവിലാക്കുമായിരുന്നു. അവളവളുടെ പാവാട ഉടുക്കാൻ മറന്നുപോയിരിക്കുന്നു. ശരി, അത് അന്നത്തെ കാലത്ത് ബുദ്ധിസ്ഥിരതയില്ലാത്ത കാര്യമായിരുന്നെങ്കിൽ ഇന്നും ബുദ്ധിസ്ഥിരതയില്ലാത്ത കാര്യമാണ്. നോക്കൂ, ലോകം മുഴുവൻ ഒരു ഭ്രാന്താണെന്ന് തെളിയിച്ചു കാണിക്കുന്നു. ഇന്ന് ലോകത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളും മറ്റുള്ള കാര്യങ്ങളും നോക്കൂ, ഭ്രാന്തായിരിക്കുന്നു. ഈ മുഴുവൻ കാര്യങ്ങളും വെളിപാടിനെ പൂർത്തീകരിക്കാനായി കടന്നുകൊണ്ടിരിക്കുന്നു. ഈ ആഴ്ചയിൽ നാം അതിലേക്ക് കടക്കുന്നതായിരിക്കും. അവിടെയുള്ള ഭീഭത്സമായ മറ്റുള്ള കാര്യങ്ങളും മറ്റും അവയൊന്നും പ്രാകൃതികമായ കാര്യങ്ങളല്ല, അത് ആത്മീയപരമായ കാര്യങ്ങളാണ്. അത് ജനങ്ങളെ മലകളോടും പാറകളോടും തങ്ങളുടെ മേൽ വന്ന് വീഴാൻ വേണ്ടി നിലവിളിക്കുന്നതിനിടയാക്കും. ഈ ലോകം മുഴുവനായും ഒരു ബുദ്ധിസ്ഥിരതയില്ലാത്ത അവസ്ഥയിലേക്ക് നേരെ ചെന്ന് പറ്റും. അപ്പോൾ ഇത് മിക്കവാറും അവൾ അതിലായി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ കാൽപ്പാടുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതവിടെയാകുന്നു, അത് തെരുവിലേക്ക് ചുവടുവെച്ച് കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ നേരെ സഭകളിലേക്കും മുഴുവനായും ബുദ്ധിസ്ഥിരതയില്ലായ്മയാണ്. പരിഷ്കാരമുള്ളവരായിരിക്കെ മനുഷ്യൻ ചിന്തിക്കാൻ പോലും ചെയ്യാത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നു. ഹോളിവുഡ് എന്താണ് സ്ത്രീകളോട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ. അത് സ്ത്രീകളുടെ പുണ്യമായ ചാരിത്രത്തെ എങ്ങനെ കവർച്ച ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ. ഇതിനെക്കുറിച്ച് തുടർച്ചയായി നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. നോക്കൂ, ഇതെല്ലാം അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് അവൾ അത് ചെയ്തത്? എന്തുകൊണ്ടെന്നാൽ ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നതുപോലെ കൌശലമേറിയ സഭയെന്ന് വിളിക്കപ്പെടുന്ന ഒരു ഉപകരണം ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഏദൻ തോട്ടത്തിൽ കയറി വന്ന് അവളെ ചതിച്ചു കളഞ്ഞതുപോലെ ഒരു കൌശലമേറിയവനായി സാത്താൻ സഭയിലേക്ക് കടന്നുവന്ന് അവളെ ചതിച്ചു കളഞ്ഞു. അവളെ അതിലേക്ക് ചതിച്ചു കളഞ്ഞു. അവൾ ചതിക്കപ്പെട്ടു. സ്ത്രീ വിചാരിക്കുന്നത് അവൾ തെറ്റായിരിക്കാൻ അർത്ഥമാക്കിയിരുന്നില്ല. ഹൗവ തെറ്റിച്ചെയ്യണമെന്ന് അർത്ഥമാക്കിയിരുന്നില്ല. അത് ഇഷ്ടപ്രകാരമായിരുന്നില്ല. എന്നാൽ അവൾ തിരുമോത്യോസിന് എഴുതിയ 2:3 അവൾ വഞ്ചിക്കപ്പെട്ടു എന്ന് തിരുവെഴുത്ത് പറയുന്നു. വഞ്ചിക്കപ്പെടുക എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്രകാരം ഒരു കാര്യം ചെയ്യുമ്പോഴല്ല, അത് നിങ്ങൾ ചെയ്യുമ്പോൾ വഞ്ചിക്കപ്പെടുകയാണ് അത്ര ചെയ്യുന്നത്. അത് തന്നെയാണ് യഥാർത്ഥമായും ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. അവൾ ടെലിവിഷനുകളാലും മാസികകളാലും ഈ ജനങ്ങളാലും ഈ തെരുവിൽ കൂടി കടന്നുവരുന്ന ഓരോന്നിനാലും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. പരിഷ്കരിക്കപ്പെട്ട പെൺകുട്ടികൾ അവർ മാഗസികളും തെരുവുകളിൽ ഒട്ടിച്ചിരിക്കുന്ന പടങ്ങളും മറ്റും നോക്കുന്നു. അവർ കടകളിലും മറ്റുമുള്ള വസ്ത്രധാരണ രീതികൾ നോക്കുന്നു. എങ്ങനെ സാത്താൻ നരകത്തിലെ ഏറ്റവും വലിയ ഉപകരണമായ സാത്താൻ എപ്രകാരം ജനങ്ങളുടെ ഇടയിലേക്ക് കയറി വന്ന് ഈ രീതിയിലുള്ള കാര്യങ്ങളാൽ അവരെ വഞ്ചിച്ചിരിക്കുന്നു. സ്ത്രീ വിചാരിക്കുന്നത് ഇതൊന്നും യാതൊരു കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണെന്നാണ്. അവൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ കാര്യം അവൾക്കറിയാൻ പോലും വയ്യ. അവൾ ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, എങ്ങനെ അവൾക്കതെല്ലാം നഷ്ടപ്പെട്ടുവെന്നും അതെപ്രകാരം കൌശലമേറിയൊന്നായിരുന്നുവെന്നും നോക്കുക. യേശു അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനെ ശ്രദ്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ നിങ്ങളത് വായിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങൾ അതുപോലെ സംഭവിക്കുമെന്ന് യേശു പ്രസ്താവിച്ചിരുന്നു. നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയാമോ? തന്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പുള്ള അവസാന നാഴികയിൽ അവൻ അതിനെക്കുറിച്ച് പ്രസ്താവിച്ചു. നമുക്കത് വായിക്കാം. ഒരു സൺഡേ സ്കൂൾ പാഠം പോലെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23 അതിന്റെ 27 വാക്യം തൊട്ട് നമുക്ക് വായിക്കാം. യേശു കാൽവരിയിലേക്ക് പോകുന്നതായ ആ ഭാഗം ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളതായി വിശ്വസിക്കുന്നു. ഞാനിത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ശരി, ലൂക്കോസ് 23:27 വാക്യം ഇവിടെയാണ് ആ ഭാഗം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കുറിച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അപ്രകാരമാണ്. അതെ, ഇത് തന്നെയാണ്. ഒരു വലിയ ജനസമൂഹവും അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേകം സ്ത്രീകളും അവന്റെ പിന്നാലെ ചെന്നു. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവീൻ. മച്ചികളും പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന ഒരു കാലം വരുന്നു. ഇന്നത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അവൾക്കൊരു കുട്ടിയുണ്ടാകുന്നത് ഇന്ന് അപമാനകരമായ ഒരു കാര്യമാണ്. നോക്കൂ, അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവീനെന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുവീനെന്നും പറഞ്ഞു തുടങ്ങും. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്ത് ഭവിക്കും എന്ന് പറഞ്ഞു. സ്ത്രീകൾക്കിനിയും കുഞ്ഞുങ്ങളെ ആവശ്യമില്ലാത്തതായ ഒരു ദിവസത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നു. അവർക്കൊരു പട്ടിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ അവൾക്കിനിയും കുഞ്ഞുങ്ങളെ വേണ്ട. എന്തുകൊണ്ടാണ്? അവൾക്കൊരു കുട്ടിയുണ്ടെങ്കിൽ അവൾ കണ്ടാൽ കിഴവിയായ ഹബ്ബാർഡ് അമ്മയെ പോലെയായിത്തീരും. നോക്കൂ, അവൾക്കതിന്റെ ആവശ്യമില്ല. അത് ഹോളിവുഡിന്റെ അഭിപ്രായങ്ങളാണ്. ഒരു സ്ത്രീയെ കണ്ടാൽ കിഴവിയായ ഹബ്ബാർഡ് അമ്മയെ പോലെയാകരിക്കരുത്. ആ കാരണത്താൽ അവനോ അല്ലെങ്കിൽ അവളോ സ്വയമായോ അല്ലെങ്കിൽ അവൾക്കോ ഏതെങ്കിലും രീതിയിലുള്ളതായ ഒരു ശസ്ത്രക്രിയ നിർവഹിക്കുന്നതിനിടയാക്കും. അതവരെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്നും കാത്തു സൂക്ഷിക്കുന്നു. അവർക്ക് കുഞ്ഞുങ്ങളെ ആവശ്യമില്ല. യേശു അതിനെക്കുറിച്ച് പറഞ്ഞു. എന്താണ് അവൻ പറഞ്ഞത്? അന്ന് മലകളോടും കുന്നുകളോടും ഞങ്ങളുടെ മേൽ വീഴുവിനെന്ന് പറഞ്ഞ് കരഞ്ഞു തുടങ്ങും. അവൾ സന്താന നിയന്ത്രണം പ്രായോഗികമാക്കും. അതിനാൽ അവൾക്ക് വിരുന്നിനും മറ്റും പോകുവാൻ കഴിയും. ഒരു കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്ന ക്ലേശം അവൾക്ക് എടുക്കാൻ വയ്യ. അത് അവളെ വിരൂപമാക്കും. അവൾ ഗർഭിണിയായിരിക്കുമ്പോൾ അത് അവളെ വിരൂപമാക്കുന്നു. അവൾ ഇതിനു മുമ്പായിരുന്നതുപോലെ കണ്ടാൽ ഭംഗിയുള്ളവളായിരിക്കില്ല. അവളെ ആ രീതിയിൽ വിടുവാൻ അവളുടെ ഭർത്താവ് അവളോട് അത്രമാത്രം അജ്ഞത പ്രകടിപ്പിക്കുന്നു. അവൾ അദ്ദേഹത്തിനൊരു കുഞ്ഞിനെ കൊടുക്കുന്നില്ല. അവർ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മലകളോടും കുന്നുകളോടും ഞങ്ങളുടെ മേൽ വീഴുവീനെന്ന് പറഞ്ഞ് കരഞ്ഞു തുടങ്ങും എന്ന് യേശു അതിനെക്കുറിച്ച് പറഞ്ഞു. അത് കർത്താവിന്റെ വരവാകുന്നു. അവർ വളരെയധികം കാശ് പട്ടിക്ക് വേണ്ടിയും പൂച്ചയ്ക്ക് വേണ്ടിയും അമ്മയായിരിക്കാൻ ചിലവാക്കും. അത് ശരിയാണ്. അവൾക്ക് എന്തിനെങ്കിലും വേണ്ടി അമ്മയായിരിക്കണം. കാരണം അത് അവൾക്ക് ദൈവത്താൽ കൊടുക്കപ്പെട്ട ഒരു സ്വഭാവമാണ്. ഞാൻ വലിയ വേട്ടയ്ക്ക് മറ്റും പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വർഷാവസാനമാകുമ്പോൾ ആൺകരടിയുമായിട്ട് പെൺകരടി ഉത്പാദനം നടത്തിയിരിക്കും. അതിനുശേഷം അവൾക്ക് അതിൽ നിന്ന് ചിലപ്പോൾ 100 പൗണ്ട് ഭാരമുള്ള നല്ല വലിപ്പമുള്ള മൃഗക്കുട്ടികൾ കിട്ടാറുണ്ട്. അവൾ ശീതകാലം മുഴുവൻ അവയെ അവിടെ ഇവിടെ മാക്കുകയും ഉറങ്ങിക്കഴിഞ്ഞ് കൂട്ടിപ്പിക്കുകയും ചെയ്യുന്നു. കാരണം അവൾ ഇനിയും കുറച്ചുകൂടി കുട്ടികളെ ജനിപ്പിക്കാൻ പോവുകയാണ്. അത് ഫെബ്രുവരിയിൽ ജനിക്കുന്നു. ആൺകരടിക്ക് ഇതിനെപ്പറ്റി യാതൊന്നും അറിയില്ല. അവയൊരു സഞ്ചിയിലാണ് ജനിക്കുന്നത്. ദൈവം എപ്രകാരം ഈ സഞ്ചികളെ അവയാൽ തന്നെ തുറപ്പിക്കുന്നു. കണ്ടാൽ ഈ സഞ്ചികൾ അയവുള്ളതായ പടലം പോലെയാണ്. അവ സ്വയം അവയുടെ വഴിയെ കണ്ടുപിടിക്കുന്നു. അവയുടെ അമ്മ നല്ല ഉറക്കത്തിലായിരിക്കും. ഒക്ടോബർ മാസം മുതൽ അവയുടെ അമ്മ ഒന്നും തന്നെ തിന്നിട്ടില്ല. ഇപ്പോൾ ഫെബ്രുവരി ആയിരിക്കുന്നു. മെയ് മാസം പാതിയോടെ അവ വന്ന് അവളുടെ അമ്മയെ ശുശ്രൂഷിക്കുന്നു. അങ്ങനെ അവൾ തന്റെ കുട്ടികളെ കാണുമ്പോൾ അവർ ഒരുവിധം നല്ല വലിപ്പമുള്ള കുട്ടികളായിരുന്നിരിക്കും. ചിലപ്പോൾ 10 അല്ലെങ്കിൽ 15 പൗണ്ട് ഭാരം ഓരോന്നിനുമുണ്ടായിരിക്കും. അവർ അവളെ ശുശ്രൂഷിക്കുന്നു. അങ്ങനെയാണ് അവൾക്ക് അങ്ങനെയാണ് പാല് കിട്ടുന്നത്. അത് ദൈവത്തിന്റെ ആശയമാണ്. അവൾ സ്വയമായി ജീവിക്കുകയും അവളുടെ കുട്ടികൾക്കായി പാൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവളുടെ ഉൽപാദനം നടക്കുന്നില്ലെങ്കിൽ അവൾക്ക് യാതൊരു കുട്ടികളും ഉണ്ടായിരിക്കില്ല. ആ വർഷമെല്ലാം അവൾ തെരച്ചിൽ നടത്തും. കഴിഞ്ഞ വർഷത്തെ കുട്ടികളും അമ്മയും ചൂടുകാലം മുഴുവനും ഇതുപോലെയായിരിക്കും. എന്തുകൊണ്ടാണെന്നാൽ അത് ദൈവത്താൽ കൊടുക്കപ്പെട്ട ഒരു ജന്മവാസനയാണ്. അവൾക്ക് എങ്ങനെയെങ്കിലും ശുശ്രൂഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവിന് വേണ്ടി കുട്ടികളില്ലെങ്കിൽ അവൾ പട്ടിയെയോ പൂച്ചയോ അല്ലെങ്കിൽ വേറെന്തിനെങ്കിലും ഒന്നിനെ എടുക്കുന്നു. എന്തിനെങ്കിലും ഒന്നിനെ അവൾക്ക് ശുശ്രൂഷിക്കേണ്ടിയിരിക്കുന്നു. അത് അവളുടെ സ്വഭാവമാണ്. എന്നാൽ അവളുടെ ഭർത്താവിന് വേണ്ടി ഒരു കുട്ടിയെ വഹിച്ചിട്ട് ദൈവത്തിന്റെ സേവയ്ക്ക് വേണ്ടി ആ കുട്ടിയെ വളർത്തുന്നത് മുഴുവനായിട്ടും അവളുടെ വഴിയിൽ നിന്നും വേർപെട്ട ഒരു കാര്യമാകുന്നു. അങ്ങനെ അവൾ ചെയ്യുകയാണെങ്കിൽ അവളുടെ പാപത്തെ സ്നേഹിക്കുന്ന ഈ 1965 മാതിരിയുള്ള സ്ത്രീകളുടെ സമൂഹത്താൽ അവൾ അപമാനിക്കപ്പെടും. ഇന്നത്തെ ആധുനിക സഭയുടെ ഒരു യഥാർത്ഥമായ ചിത്രമാണിത്. ഇന്നത്തെ ആധുനിക സഭയും ഇതുപോലെയുള്ള ഒച്ചപ്പാടും നിലവിളിയും അന്യഭാഷ പറച്ചിലും അപ്പസ്തോല പ്രവൃത്തികൾ 2:38 പോലെയുള്ള പറച്ചിലും മറ്റും അവൾക്ക് ആവശ്യമില്ല. അതിൽ നിന്നും യാതൊന്നും അവൾക്ക് ആവശ്യമില്ല. ഏങ്ങലും കരച്ചിലും നിലവിളിയും ആമേനും ഹാലലൂയായും അവൾക്ക് ആവശ്യമില്ല. അതുപോലെയുള്ള കുട്ടികൾ അവൾ ഉടനെ തന്നെ അവരുടെ സഭയിൽ നിന്ന് പുറത്താക്കും. അതുപോലെയുള്ള ഒരു കുട്ടിയെ അവർ തങ്ങളുടെ പള്ളിയിൽ നിന്നും ഈ അടുത്ത സമയത്ത് തന്നെ പുറത്താക്കി കളഞ്ഞു. ഇതുപോലെയുള്ള കാര്യങ്ങളെ എന്തിനാണ് മുമ്പോട്ട് പോകാൻ അനുവദിക്കുന്നതെന്ന് അവിടെ ഒരു ചോദ്യമുണ്ടാകും. അതുകൊണ്ട് അവൾ എന്തോ ഒന്നിനാൽ ഗർഭവതിയായിരിക്കുന്നു. കാരണം അവൾ എല്ലായ്പ്പോഴും അംഗങ്ങളെ കൊണ്ടുവരുന്നു. എന്നാൽ അവരിൽ ആരും തന്നെ നിലവിളിക്കുകയോ കരയുകയോ പുലമ്പുകയോ ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ല. പ്രവർത്തികൾ 2:38 അവർ അരിഷ്ടമായ ജീവികളാണെന്ന് അവൾ വിചാരിക്കുന്നു. എന്നാൽ തീർച്ചയായും അവളെ വിഷമിപ്പിക്കും. അത് അവളെയും അവൾ ഉൾപ്പെട്ടിരിക്കുന്നതായ അവളുടെ വിദ്യാഭ്യാസം പ്രാപിച്ച സാൻമാർഗിക ശാസ്ത്രീയപരമായ സഭയുടെ സമൂഹത്തെയും അത് നശിപ്പിച്ചു കളയുന്നു. അടുത്ത ഭരണസമിതിയിൽ നിന്നും അവർ അവളെ വെളിയിലാക്കി കളയും. അത് അവൾക്ക് പറ്റുകയില്ല. അതുകൊണ്ട് അവൾ വചനത്താൽ ഗർഭം ധരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആ വചനത്തിന് ആ രീതിയിലുള്ള ഒന്ന് മാത്രമേ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിച്ചതിനുള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരിക്കുന്നു. അതിൽ ബുദ്ധിജീവിയോ പള്ളിയിൽ അംഗമായിരിക്കുന്നതോ സ്വന്തമായ മതവിശ്വാസങ്ങളോ മുടി ബോബ് ചെയ്തവരോ മുഖത്ത് ചായം തേച്ചവരോ അതുപോലെയുള്ള യാതൊന്നും നമ്മുടെ വചനത്തിലില്ല. ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾക്കിത് കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. ഒരു പഴയ പരിഷ്കാരിയായ പവിത്രതയുള്ള പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ഒരു കുട്ടിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദൈവത്തിന്റെ ആത്മാവിൽ ജനിക്കപ്പെട്ടിട്ട് കരയുകയും നിലവിളിക്കുകയും ഒച്ചവയ്ക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൾക്ക് എത്താവുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. അവൾക്കത് ആവശ്യമില്ല. ഓ ഇല്ല ശ്രീമാൻ, വാസ്തവമായും ആവശ്യമില്ല. അവൾ പിന്നെ എന്താണ് ചെയ്യുന്നത്? അവൾ ഒരു കൂട്ടം മുഖത്ത് ചായം തേച്ച് മിനിക്കിയതും നിക്കർ ധരിക്കുന്നതുമായ ജാരജാതമായ ഇസബേലിന്റെ സമൂഹത്തെ, അതായത് അവരവരെ പൂച്ചകൾ എന്ന് വിളിക്കുന്നു, അങ്ങനെ ഒരു സമൂഹത്തെ കൊണ്ടുവരുന്നു. അതങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ അതിനെ പൂച്ചയെന്ന് വിളിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടേക്ക് പോകുന്ന ആ പൂച്ചയെ നോക്കൂ എന്നോ അല്ലെങ്കിൽ അതുപോലെ എന്തോ പറയുന്നു. അവളുടെ ആദ്യത്തെ ഭർത്താവുമായിട്ട്, അതായത് ആദ്യത്തെ ആദാമുമായിട്ട്, അവന്റെ വ്യഭിചാരണിയായ ഭാര്യയായ ഹവ്വയിൽ കൂടി അവർ ജനിക്കപ്പെടുകയോ അല്ലെങ്കിൽ വിവാഹിതരായിരിക്കുകയോ അല്ലെങ്കിൽ സംബന്ധപ്പെടുകയോ ചെയ്തിരിക്കുന്നു. ആദാമിന്റെ ആദ്യത്തെ ഭാര്യ വ്യഭിചാരിണിയാണോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതെ, തീർച്ചയായും അവൾ വ്യഭിചാരിണിയായിരുന്നു. എന്നാൽ ഈ ആദാം ആദ്യത്തെ ആദാം മരിച്ചിരിക്കുന്നു എന്നവൾ അവകാശപ്പെട്ടിരുന്നു. ഓ, തീർച്ചയായും വളരെ സമയങ്ങൾക്ക് മുമ്പേ അവൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നവൾ പറയുന്നു. ഞാൻ ക്രിസ്തു എന്ന വചനമായ രണ്ടാമത്തെ ആദാമുമായിട്ട് തീർച്ചയായും വിവാഹിതയായിരിക്കുന്നു എന്നവൾ പറയുന്നു. ഇപ്പോൾ അവൾ എന്താണ് ഇഷ്ടപ്പെടുന്നതെന്ന് ശ്രദ്ധിക്കുക. അവളുടെ കാമുകനെ ശ്രദ്ധിക്കുക. അവൾ ആരുമായി സ്നേഹത്തിലായിരിക്കുന്നു എന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? വചനം ഇപ്രകാരം ഇത് പറയുന്നു എന്ന് പറയുമ്പോൾ അവൾ പറയും, എന്റെ സഭ ഇപ്രകാരം പറയുന്നുവെന്ന്. എങ്കിൽ പിന്നെ അവൾ ആരുമായിട്ടാണ് സ്നേഹത്തിലായിരിക്കുന്നത്? ആരാണ് നിങ്ങളുടെ ഭർത്താവ്? അവൾ എന്താണെന്ന് അവളുടെ തന്നെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. അത് വാസ്തവമായും ശരിയാണ്. അവൾ എന്താകുന്നു എന്നുള്ളതിനെ കാണിക്കുന്നു. ശ്രദ്ധിക്കുക, അവൾ ആദ്യം ആദാമിന് വേണ്ടി ജനിച്ചു, കാരണം അത് അവളുടെ സ്വാഭാവികമായ ജനനമാകുന്നു. കൂടാതെ അവൾ അതൊരിക്കലും വിട്ടുകളഞ്ഞില്ല. അത് ലോകത്തിലെ ഒരു കാമുകനാകുന്നു. അവൾ രണ്ടാംവട്ടം ക്രിസ്തുവിനായി ജനിച്ചിരിക്കുന്നു എന്ന് അവൾ അവകാശപ്പെടുന്നു. എന്നാൽ അവളുടെ കാമുകൻ ഇപ്പോഴും ആദാം തന്നെയാണെന്നുള്ളത് ശ്രദ്ധിക്കുക, കാരണം അവൾ ലോകത്തെ സ്നേഹിക്കുന്നു. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവൾ ഏത് രീതിയിലുള്ള കുട്ടികളെയാണ് ഉത്പാദിപ്പിക്കുന്നതെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അത് അവരുടെ പാപ്പ ആരാണെന്നുള്ളതിനെ കാണിക്കുന്നു. അത് ആദ്യത്തെ ആദം തന്നെയാണോ അതോ രണ്ടാമത്തെ ആദമാണോ എന്ന് കാണിക്കുന്നു. രണ്ടാമത്തെ ആദാമിൽ നിന്ന് സഭയ്ക്ക് ഒരു കുട്ടിയെ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ആ കുട്ടിക്ക് രണ്ടാമത്തെ ആദാമിന്റെ രീതിയിലുള്ള, അതായത് പെന്തിക്കോസ്ത് ദിവസം അവർ അഭിനയിച്ചതുപോലെ തന്നെ ഈ കുട്ടിയും പ്രവർത്തിക്കും. അതാണ് യഥാർത്ഥത്തിലുള്ള സത്യമായ രണ്ടാമത്തെ ആദാമിന്റെ മക്കൾ. അത് ശരിയാണ്. അവരുടെ സ്വഭാവം അവന്റെയും അവളുടെയും പോലെ ഇരിക്കും. അതേ ശ്രീമാൻ, അവളുടെ പുത്രിമാർ മുഖത്ത് ചായം തേച്ചവരും മുടി ബോബ് ചെയ്തവരും പുരുഷന്മാരുടെ വസ്ത്രമായി നിക്കർ ധരിച്ചവരുമായിരിക്കും. അവൾ അപ്രകാരം ചെയ്യരുതെന്ന് തിരുവെഴുത്ത് പറയുന്നു. അവൾ അവളുടെ മുടി കത്തിരിക്കുന്നു, അത് അവൾക്കൊരു നാണക്കേടാകുന്നു, അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുമെന്ന് നിങ്ങൾ പറയും. എന്നാൽ വചനം അതാണ് പറയുന്നത്, ഞാൻ സ്വഭാവത്തെ മാത്രം ചൂണ്ടിക്കാണിക്കുന്നു. അതാണ് അവൾ ചെയ്യുന്നത്. അവളുടെ പുത്രന്മാർ, അവളിൽ കൂടി ജനിച്ച പുത്രന്മാർ വിദ്യാഭ്യാസത്തോട് അവലംബിക്കപ്പെട്ടവരും പഠിത്തക്കാരും ബൈബിൾ സ്കൂളുകളും വളരെ നാളുകൾക്ക് മുമ്പേ തൊട്ടുള്ളതെന്ന് കരുതപ്പെടുന്ന വലിയ കോളേജുകളും അതിൽ നിന്നും മുട്ടവിരിക്കുന്ന യന്ത്രത്തിന്റെ രീതിയിൽ ആസൂത്രണം ചെയ്തവരുമാകുന്നു. സ്ഥാപിത സഭാ സംഘടനകളെ തേടുന്നവരും മതപരമായ വിശ്വാസമുള്ള കായിന്മാരെയും, അതായത് കായിൻ വചനത്തോട് നിയമാനുസൃതമല്ലാതെ ഉണ്ടായതുപോലെയുള്ളവരും, അതെ, കായിൻ വചനത്തോട് നിയമാനുസൃതമല്ലാതെ ഉണ്ടായതുപോലെ തന്നെയുള്ള സ്ഥാപിത സഭാ സംഘടനകളെ തേടുന്നവരുമാകുന്നു. അതെന്താകുന്നുവെന്ന് നിങ്ങൾ കാണുന്നുവോ? ദൈവം ഒരിക്കലും ഒരു സംഘടനയെ രൂപവൽക്കരിച്ചിട്ടില്ല. അവൻ എല്ലായ്പ്പോഴും അതിനോട് വിപരീതമായിരുന്നു. അതുപോലെ വചനവും അതിന് വിപരീതമാകുന്നു. എന്നാൽ അവർ അത് തന്നെ മുറുകെ പിടിക്കുന്നു. അതുകൊണ്ട് അവർ എന്താണ് ഉത്പാദിപ്പിക്കുന്നതെന്ന് നോക്കുക. അത് വാസ്തവമായും അവരുടെ പാപ്പ ആരാണെന്നും മാമ ആരാണെന്നും ഉള്ളതിനെ കാണിക്കുന്നു. തീർച്ചയായും, തീർച്ചയായും. അതിപ്രകാരം കായൻ നിയമാനുസൃതമല്ലാതെ ജനിച്ചതുപോലെ തന്നെയാകുന്നു. അവൻ ഹവ്വയിൽ നിന്നും ഉത്പാദിപ്പിച്ചത് ആ രീതിയിലുള്ള ഒരു കുട്ടിയെയാണ്. അവർ വചനത്തിൽ നിന്ന് മാറിപ്പോകുകയും അതിനുശേഷം എന്താണ് അവർ കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾ നോക്കുക. അതുതന്നെയാണ് വാസ്തവമായും സഭയും കൊണ്ടുവന്നിരിക്കുന്നത്. വചനത്താൽ അത് തെളിയിക്കപ്പെടാൻ കഴിയുന്നതാണ്. അവിടെ നിന്നുമാണ്, അതായത് കായനിൽ നിന്നുമാണ് വിദ്യാഭ്യാസവും പരിഷ്കരണങ്ങളും കടന്നു വന്നത്. അത് വാസ്തവമായും ശരിയായ ഒരു കാര്യമാണ്. അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ അവർ സംഘടനകളാൽ ജനിക്കപ്പെട്ടവരും സംഘടനകളുടെ വിദ്യാഭ്യാസത്തിലുള്ള വിദ്വാൻമാരും അങ്ങനെയെല്ലാമാകുന്നു. അത് വാസ്തവമായും ശരിയാണ്. അവർ മിടുക്കരും കൗശലമുള്ളവരുമാകുന്നു. ഓ, അവരുടെ പിതാവായ സർപ്പവും അതുപോലെ തന്നെയായിരുന്നു. അത് ശരിയാണ്. കായിനെ പോലെ കൗശലമുള്ളവരും ശാസ്ത്രീയപരമായ പ്രാസംഗികരുമാണ്. അത് യഥാർത്ഥത്തിൽ അതേപോലെ തന്നെയാണ്. നിങ്ങൾ ചോദിച്ചേക്കാം, സഹോദരൻ ബ്രണഹാം, അത് സത്യമാണോ? ഉത്പത്തിനാലിന്റെ 16 എടുത്തിട്ട് കണ്ടുപിടിക്കുക. ഒരു നിമിഷത്തേക്ക് 16:14 തിരികെ പോകാം. അവിടെ അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ കായൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് എന്ന ദേശത്ത് ചെന്ന് പാർത്തു. കായൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ആനോക്കിനെ പ്രസവിച്ചു. അവനൊരു പട്ടണം പണിതു. ആനോക്കെന്ന് തന്റെ മകന്റെ പേരിട്ടു. അത് തൂബാൽ വരെയും ഇങ്ങനെ പോകുന്നു. അവിടെ നിന്ന് മുമ്പോട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കിന്നരവും പാട്ടും അതിന്റെ ഉപകരണങ്ങളും മറ്റും രൂപം പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. പരിഷ്കാരം കായനിൽ നിന്ന് കടന്നു വന്നു. അത് ശരിയാണ്. പട്ടണങ്ങൾ പണിയുകയും ഉപകരണങ്ങൾ ഉണ്ടാക്കുകയും എല്ലാം കായനിൽ നിന്ന് കടന്നു വന്നു. ശാസ്ത്രീയ മനുഷ്യൻ സർപ്പസന്താനമായ കായനിൽ നിന്നും വന്നു. ഇപ്പോൾ 25 വാക്യം ശ്രദ്ധിക്കുക. ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. ഇപ്പോൾ അവൻ ഒരിക്കലവളെ പരിഗ്രഹിച്ചു. അവൾക്ക് രണ്ട് പുത്രന്മാരുണ്ടായി. തിരുവെഴുത്ത് തെരയുക, അവൾക്ക് കായനും ഹാവേലും ഉണ്ടായി, ഒരു പ്രവൃത്തിയും രണ്ട് മക്കളും. അങ്ങനെ സംഭവിക്കാൻ പറ്റുകയില്ലെന്ന് കുറച്ചു നാളുകൾക്ക് മുമ്പ് അവരെന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ ഹോളിവുഡിൽ നമുക്ക് ഇപ്രകാരം ഒരു സംഭവമുണ്ട്. കൂടാതെ ട്യൂഷനിൽ തന്നെ ഇപ്പോൾ അതുപോലെ ഒരു സംഭവം കോടതിയിൽ കിടക്കുന്നു. ഒരു സ്ത്രീ ഒരേ സമയത്ത് തന്നെ ഒരു കറുത്ത നിറമുള്ള കുട്ടിക്കും ഒരു വെളുത്ത കുട്ടിക്കും ജന്മം കൊടുത്തു. അവൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്ന് അവർ പറയുന്നു. അവൾക്ക് രണ്ട് ബീജ സമയങ്ങൾ എടുക്കാൻ കഴിയും. അവർക്കതിപ്പോൾ കോടതിയിലായി കിടക്കുന്നു. എനിക്കറിയാം പട്ടികൾ ഇപ്രകാരം ചെയ്യുമെന്ന്, മൃഗങ്ങൾ ഇപ്രകാരം ചെയ്യും. അങ്ങനെ അവൾ കോടതിയിലെത്തി. വെള്ളക്കാരനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്റെ സ്വന്തം കുഞ്ഞിനെ മാത്രമേ സഹായിക്കുകയുള്ളൂ, എന്നാൽ മറ്റേ കുട്ടിയെ സഹായിക്കുകയില്ല. ആ ദിവസം രാവിലെ ആ സ്ത്രീ അവളുടെ ഭർത്താവിന്റെ കൂടെയും ഉച്ചയ്ക്ക് ആ നിറമുള്ള മനുഷ്യന്റെ കൂടെയും താമസിച്ചു എന്നവൾ ഏറ്റുപറഞ്ഞു. 24 മണിക്കൂറിനുള്ളിലുള്ള സമയത്ത് അവിടെ വേറൊരു ഉത്പാദന ബീജമുണ്ടെങ്കിൽ ഇപ്രകാരം സംഭവിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അവൾ അത് ചെയ്യുകയും ചെയ്തു. യഥാർത്ഥമായും അപ്രകാരം തന്നെ ഇവിടെ സംഭവിക്കുകയും ചെയ്തു. സാത്താനായിരുന്ന സർപ്പം ആ ദിവസം രാവിലെയും ആദം ആ ദിവസം ഉച്ചയ്ക്കും ഇപ്രകാരം ചെയ്തപ്പോൾ അവൾക്ക് രണ്ട് കുട്ടികളുണ്ടായി. ഇപ്പോൾ ആദം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. അവൾ ഒരു മകനെ പ്രസവിച്ചു. കായേൻ ആദാമിന്റെ മകനാണെന്ന് ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല എന്നുള്ള കാര്യം ഓർക്കുക. അവൻ ദുഷ്ടനിൽ നിന്നുള്ളവൻ എന്ന് ബൈബിൾ പറയുന്നു. ആദാമല്ല, സാത്താനാണ്. രണ്ടാമത്തെ പ്രാവശ്യം പരിഗ്രഹിച്ചു. ഒരു സന്തതി ഉണ്ടായി. അവന് ശേത്ത എന്ന് പേരിട്ടു. ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ ഹാബേലിന് പകരം, അത് യഥാർത്ഥമായ സന്തതിയായിരുന്നില്ല, കായേൻ കൊന്ന ഹാബേലിന് പകരം തന്നു എന്നവൾ പറഞ്ഞു. ശേത്തിനും ഒരു മകൻ ജനിച്ചു. അവന് ഏനോശ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. കായന്റെ തലമുറയിലെ വംശാവലിയിൽ നിന്നല്ല, എന്നാൽ ശേത്തിന്റെ വംശാവലിയിൽ നിന്നാണ് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയത്. അതുകൊണ്ട് കായേൻ ആ ദുഷ്ടനിൽ നിന്നുള്ളവനാകുന്നു. അവിടെയാണ് സർപ്പം വരുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവളുടെ ആദ്യത്തെ ഭർത്താവ് മരിച്ചിരിക്കുന്നു എന്ന് ബൈബിൾ ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കണമെന്നല്ല, എന്നാൽ അവന് മരിച്ചിരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. ഞാനിപ്പോൾ വിവാഹവും വിവാഹമോചനവും എന്ന വിഷയത്തെ പ്രസംഗിച്ച് ആ വിഷയത്തിൽ കൂടി കടന്നുപോയിരിക്കുന്നു. കൂടാതെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇവിടെയുള്ള ഈ സഭയ്ക്ക് മാത്രമായിട്ടല്ല, എന്നാൽ രാജ്യമൊട്ടുക്കു വേണ്ടിയാണ്. ശരി, എങ്കിൽ വിവാഹവും വിവാഹമോചനവും എന്നതിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കാണുക. 7 മുദ്രകൾ തുറക്കപ്പെട്ടപ്പോൾ അതിന്റെ യഥാർത്ഥ സത്യത്തെ അതിൽ നിന്നും കൊണ്ടുവന്നു. അതുകൊണ്ട് ക്രിസ്തുവെന്ന വചനമായ രണ്ടാമത്തെ ആദാമുമായിട്ട് വിവാഹിക്കപ്പെട്ടിരിക്കാൻ നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ ആദ്യത്തെ മതസംഘടനയായ ഭർത്താവിൽ നിന്നും മരിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ മുഴുവൻ വചനവും സ്വീകരിക്കാൻ കഴിയുന്ന ഒരൊറ്റ മതസംഘടന പോലുമില്ല. ഒരെണ്ണമെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കൂ. ഓ, നിങ്ങൾ പറഞ്ഞേക്കാം ഞങ്ങളുടെ സഭ എല്ലാ വചനവും സ്വീകരിക്കുന്നുണ്ടെന്ന്. വേറൊരു കൂട്ടക്കാർ പറയും ഞങ്ങളുടേതുമെല്ലാം സ്വീകരിക്കുന്നുണ്ടെന്ന്. അവരെ രണ്ട് കൂട്ടരെയും തമ്മിൽ ഒത്തുചേർത്ത് നോക്കൂ. രണ്ടുപേരും തെറ്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ സംഘടനയാക്കപ്പെട്ട് കഴിയുന്ന ഉടൻ തന്നെ അത് തെറ്റായി പോകുന്നു. വെളിപാട് പുസ്തകം 17-ാം അധ്യായം വായിക്കുക. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് കാണുന്നു. ഞാനിപ്പോൾ ഈ സ്ഥലത്തുള്ള കൂട്ടത്തോടല്ല സംസാരിക്കുന്നത്, ഞാൻ രാജ്യമൊട്ടുക്കുള്ള എല്ലാവരോടും കൂടെയാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ആദ്യത്തെ ഭർത്താവിനോട് നിങ്ങൾ മരിച്ചിരിക്കണം. നിങ്ങൾ ക്രിസ്തുവുമായിട്ട് സംയോജിക്കപ്പെട്ടിട്ട് ഇപ്പോഴും ഒരു മതസംഘടനയുമായി വിവാഹപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു വ്യഭിചാരിണിയാണ്, നിങ്ങളൊരു ലാവോദിക്കയാകുന്നു. ദേശമൊട്ടുക്കൊരു സഭയായ നാം വചനമാക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് പിന്തുടരുന്നത്. അവന്റെ മണവാട്ടിയായിരിക്കുവാൻ ദൈവത്തിന്റെ വചനവുമായിട്ട് പുനർവിവാഹം ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ക്രിസ്തുവാകുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡമാക്കപ്പെട്ട് നമ്മുടെ ഇടയിൽ വാസം ചെയ്തു.
നിങ്ങൾ മതസംഘടനകളിലെ മാനുഷിക പാരമ്പര്യങ്ങളെ പിടിച്ചു നിൽക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങളൊരു വ്യഭിചാരിണി എന്ന് വിളിക്കപ്പെടുന്നു. വചനത്തെ നിഷേധിക്കുന്ന ഒരു സ്ഥാപിത സഭാസംഘടനയിൽ ഉൾപ്പെട്ടുകൊണ്ട് നിങ്ങളൊരു സഭാസംഘടനയിലെ മതവിശ്വാസത്തെ തേടുന്നവൻ ആയിരിക്കുന്നിടത്തോളം നിങ്ങളൊരു വ്യഭിചാരിണിയാണ്. ബൈബിള പ്രകാരമാണ് പറയുന്നത്. ഒരേ സമയത്ത് രണ്ട് ദൈവങ്ങളെ നിങ്ങൾക്ക് സേവിക്കാൻ കഴിയില്ലെന്ന് യേശു പറഞ്ഞു. ഒന്നുകിൽ ദൈവത്തെ അല്ലെങ്കിൽ മാമോനെ സേവിക്കണം. മാമോൻ ഈ ലോകമാകുന്നു. ഈ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കുന്നവനിൽ ദൈവത്തിന്റെ സ്നേഹമില്ല. ഒരേ സമയത്ത് ദൈവത്തിന്റെ വിത്ത് അവനിൽ ഉണ്ടായിരിക്കാനും അതേസമയത്ത് ലോകത്തെ സ്നേഹിക്കാനും കഴിയുകയില്ല. ദൈവത്തിന്റെ വിത്ത് നിങ്ങളിൽ കൂടെ പ്രവർത്തിക്കപ്പെടുമ്പോൾ അത് ദൈവത്തിന്റെ വചനമാകുന്നു. അതേസമയത്ത് തന്നെ ലോകത്തിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കാൻ പറ്റുകയില്ല. എങ്കിലിപ്പോൾ മുടികത്രിക്കലും നിക്കറുകളും ചായം തേച്ച മുഖങ്ങളും എവിടെ? ഇപ്പോൾ എവിടെയാകുന്നു അതല്ല. ഒരേ സമയത്ത് നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനമായ ക്രിസ്തുവിനോട് പാതിവൃത്യമുള്ളവളും അതേസമയത്ത് തന്നെ മനുഷ്യനിർമ്മിതമായ ഒരു സഭാസംഘടനയെ സേവിക്കുവാൻ കഴിയുകയില്ല. അത് വചനത്തിന് വിരുദ്ധമാകുന്നു. പൌലോസ് ഇവിടെ അപ്രകാരം പറയുന്നു. റോമർക്ക് എഴുതിയ 7-ാം അധ്യായത്തിൽ അവിടെയാണ് അതേക്കുറിച്ച് പറയുന്നത്. അതുമാത്രമല്ല, അവന്റെ വചനത്തിലുള്ള ദൈവത്തിന്റെ മക്കളെ ഈ നിയമാനുസൃതമല്ലാത്ത സഭാസംഘടനകളുടെ കൂട്ടത്തിന് പുറപ്പെടുവിക്കാനും കഴിയുകയില്ല. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങളുടെ അടയിരിപ്പിലും നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനരൂപിയായ പുത്രനെ ഉത്പാദിപ്പിക്കുവാൻ കഴിയില്ല. ഞാൻ സഭയോടാണ് സംസാരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇപ്പോഴും അത്രമാത്രം മതഭക്തിയുള്ളവരായി അവകാശപ്പെടുന്നു. അതുപോലെ തന്നെയായിരുന്നു വേശ്യയായ ഹവ്വയുടെ മകനായ കായനും. വളരെ ഈശ്വരഭക്തിയുള്ളവനായിട്ട് ദൈവത്തിന് വേദിയുണ്ടാക്കിയിട്ട് യാഗങ്ങളെ അർപ്പിക്കുകയും തന്റെ ദശാംശം കൊടുക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും മറ്റേതൊരു ഈശ്വരഭക്തിയുള്ള മനുഷ്യൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുകയും അവൻ ചെയ്തിരുന്നു. എന്നാൽ ആ വചനത്തെ പാലിക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടുപോയി. ആ വെളിപാട് കിട്ടുന്നതിൽ അവൻ പരാജയപ്പെട്ടു. വചനത്തിന്റെ വെളിപാട് എന്ന ഒരേ ഒരൊറ്റ കാര്യം മാത്രമാണ് അവിടെയുള്ളത്. വെളിപാടെന്നാൽ എന്താകുന്നു? യേശു പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. വിശ്വാസം ഒരു വെളിപാടാകുന്നു. എന്തുകൊണ്ടെന്നാൽ വിശ്വാസം നിങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്താൽ ഹാബേൽ, വെളിപാടിനാൽ വിശ്വാസം ദൈവത്തിന് കായന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. കായൻ വിചാരിച്ചു അവർ ആപ്പിളുകളാണ് തിന്നതെന്ന്. അവർക്കിപ്പോഴും അതേ ആശയമാണുള്ളത്. എന്നാൽ അങ്ങനെയായിരുന്നില്ല, അത് വ്യഭിചാരമായിരുന്നു. സർപ്പത്തിന്റെ വിത്താകുന്നു അത്. എന്നാൽ അവിടെ വെച്ച് 7 മുദ്രകൾ പൊട്ടിക്കപ്പെടുകയും അതിനെ പ്രഖ്യാപിക്കുകയും തെളിയിക്കുകയും ചെയ്തു. എന്റെ പുസ്തകം പുറത്തായിരിക്കുന്നു. 1000 കോപ്പികൾ ഇവിടെയുണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നു. ശ്രദ്ധിക്കുക, അത് തിരുവെഴുത്തിനനുസരിച്ച് ഉത്പത്തി തൊട്ട് വെളിപാട് വരെ ഈ അന്ത്യകാലത്ത് 2 വൃക്ഷങ്ങളും വിത്തിലേക്ക് കടന്നു വന്നിട്ട് സ്വയം അവയെ തന്നെ തെളിയിക്കുന്നു. അങ്ങനെ ലാവോദിക്കയും തിരുവചനത്തിലും നിങ്ങളുടെ മുമ്പിലും അതിന് കഴിയുന്നിടത്തോളം വ്യക്തമായും സുന്ദരമായും കിടക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്കൊരു പാതിവർത്യമുള്ള ബൈബിൾ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിയായിരിക്കാനും അതോടൊപ്പം നിങ്ങളെ തന്നെ ഒരു സ്ഥാപിത സംഘടനയോട് പ്രേമബന്ധനത്തിലായി സഹവസിക്കാനും കഴിയുകയില്ല. ഒരേ സമയത്ത് നിങ്ങൾക്ക് അതൊട്ടും ചെയ്യാൻ കഴിയുകയില്ല എന്ന് ഒന്ന് ജീവിച്ചിരിക്കേണ്ടതിന് മറ്റൊന്ന് മരിക്കേണ്ടിയിരിക്കുന്നു. അതുമല്ല, നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനസന്ധതി ഉത്പാദിപ്പിക്കാനും കഴിയുകയില്ല. സഭയ്ക്കും അതിനെ കൊണ്ടുവരാൻ കഴിയുകയില്ല. അവർക്ക് അങ്ങനെയുള്ളതായ കരയുകയും ഒച്ചപ്പാടുണ്ടാക്കുകയും അന്യഭാഷ പറയുകയും അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായ രീതിയിലുള്ളവരെ അവർക്ക് ആവശ്യമില്ല. ഒരു സംഘടിത സഭയിലെ പള്ളിയിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുകയില്ല. അവർ നിങ്ങളെ സ്വീകരിക്കുകയില്ല. അതുപോലെയുള്ളവരെ അവർ കൊണ്ടുവരികയില്ല. അവർ നിങ്ങളെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ കൈ പിടിച്ചു കുലുക്കിയിട്ട് പറയും, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടിയിരിക്കുന്നു. നിങ്ങളുടെ പേര് അവരുടെ പുസ്തകത്തിൽ ഉള്ളിടത്തോളം നിങ്ങൾക്കത് മാത്രമാണ് ചെയ്യുവാനായിട്ടുള്ളത്. നോക്കൂ, ഇത് നിയമാനുസൃതമല്ലാതെ വചനത്തോടുള്ള മക്കളാണ്. അപ്പോഴും ഈശ്വരഭക്തിയുള്ളവരാണെന്ന് അവകാശപ്പെടുന്നു. സഭ അത്രമാത്രം സാത്താന്റെ ബുദ്ധിയാലും ജ്ഞാനത്താലും ഗർഭം ധരിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ ശരിക്കു പറയുന്നതിനെ പഠിപ്പിക്കുന്നതിനായി അവരുടെ ആളുകളെ അവർ വൈദിക പാഠശാലയിലേക്ക് അയക്കുന്നു. ഇതെല്ലാം എങ്ങനെയാണ് പറഞ്ഞതെന്ന് അവർ പഠിച്ചിട്ട് വളരെ വിവേകശാലികളായിരിക്കുന്നു. എന്താകുന്നു ഇത്? ഇത് സാത്താനുള്ള ഗർഭധാരണമാണ്. സാത്താൻ ഹൗവയെ എന്തിനാലാണ് ഗർഭിണിയാക്കിയത്? വിവേകത്തിന് വേണ്ടി വചനത്തിൽ അവിശ്വസിക്കുകയും വിവേകശാലികൾ മുഴുവൻ സൃഷ്ടിയെയും നശിപ്പിക്കുകയും ചെയ്തു. യഥാർത്ഥമായിട്ടും അത് തന്നെയാണ് ഇന്ന് സഭ എന്ന സ്ത്രീയും വചനത്തോട് ചെയ്തിരിക്കുന്നത്. അവൾ തന്നെ സ്വയം വൈദിക പാഠശാലകളാലും കോളേജുകളാലും അതുപോലെ തന്നെ വായനയിലും എഴുത്തിലും കണക്കിലും കൂടി അവളെ തന്നെ ഗർഭം ധരിപ്പിച്ചിരിക്കുന്നു. അവൾക്ക് ദൈവത്തെക്കുറിച്ച് ഒരു ഹോട്ടൻഡോട്ട് ഈജിപ്തിലെ രാത്രിയെക്കുറിച്ച് അറിയാവുന്നതിലും കൂടുതലായി അറിയാം. അവരുടെ എല്ലാ മതവിശ്വാസങ്ങളും അവരുടെ പ്രാർത്ഥനകളുടെ പുസ്തകങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. എന്നാൽ ദൈവത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ല. വചനം ന്യായീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അവർ പറയും, പിൻകാലങ്ങളിൽ ദൈവം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് തന്റെ വചനത്തെ ഓരോ തലമുറയിലേക്കും ബാധിച്ചപ്പോൾ അത് ഇപ്രകാരം തുടരെയായി വന്നു. അങ്ങനെ ഇതാ നോഹ ആ തലമുറയിലേക്ക് വചനവുമായിട്ട് വന്ന് പ്രസംഗിച്ചു, മോശം വന്നിട്ട് വരൂ, നമുക്കിപ്പോൾ ഒരു പെട്ടകമുണ്ടാക്കാം എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? എങ്കിലവൻ മുഴുവനായിട്ട് ആ രചനാരീതിക്ക് വെളിയിലായിരിക്കും. എന്നാൽ അവനൊരു പ്രവാചകനായിരുന്നു. ദൈവത്തിന്റെ വെളിപാട് അവനുണ്ടായിരുന്നു. ദൈവം സത്യമായിട്ട് ന്യായീകരിച്ചിരിക്കുന്നു. അവൻ ഇസ്രായേൽ മക്കളെ പുറത്തു കൊണ്ടുവരികയും അവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന പ്രകാരം തന്നെ അവരുടെ മുമ്പിൽ അഗ്നിസ്തംഭം കാണിക്കുകയും അത് ആ പ്രവാചകനെ ന്യായീകരിക്കുകയും ചെയ്തു. അവൻ പറഞ്ഞിരുന്ന പ്രകാരം തന്നെ അത് ചെയ്യുകയും ചെയ്തു. ജനങ്ങൾ അവനോട്, നീ ഞങ്ങളോട് സംസാരിക്കുക, ഞങ്ങൾ കേട്ടുകൊള്ളാം, ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ ഇപ്രകാരം ഇനിയും നിങ്ങളോട് സംസാരിക്കയില്ല, ഞാൻ അവർക്കായി പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കും, അവർ അവരോട് സംസാരിക്കും. അങ്ങനെ യെശയ്യാ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു കന്യക ഗർഭം ധരിക്കും. ആ ദിവസങ്ങളിൽ അവനെ പോലെ ഒരുവൻ എങ്ങനെയാണ് ഒരു കന്യക ഗർഭം ധരിക്കുന്നത്? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ അവൻ വാഴുകയും അവന്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകുകയുമില്ല. എങ്ങനെയായിരിക്കും ഇത് സംഭവിക്കുക? അതിനെക്കുറിച്ച് അവൻ അറിയില്ല. ദൈവം കൽപ്പിച്ചത് അവൻ സംസാരിച്ചു എന്ന് മാത്രം. അത് സങ്കല്പങ്ങൾക്കും വിവേകശക്തിക്കും മനസ്സിലാക്കാനൊക്കാത്ത കാര്യമാണ്. അത് ശാസ്ത്രീയ ഗവേഷണങ്ങളുടെയും അതിനപ്പുറത്ത് പരിധിക്കപ്പുറത്തുമുള്ള കാര്യമാണ്. ദൈവത്തിന്റെ വചനമാകുന്നു. ഇപ്പോൾ നാം നമ്മുടെ വൈദിക പാഠശാലയിലെ വിദ്യാർത്ഥികളെ വൈദിക ശാസ്ത്രത്താലും അതുപോലെയുള്ള മനുഷ്യനിർമ്മിതമായ വേദശാസ്ത്രത്താലും നിറച്ചിട്ട് ദൈവം പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ശരിക്കും ഒരു ലാവോദിക്കയെ നമുക്ക് കിട്ടുന്നു. ഹോ ദൈവമേ, ഞാനതിലേക്ക് നോക്കുമ്പോൾ അതെന്നെ തുണ്ടുതുണ്ടാക്കുന്നു. അവരുടെ സ്വന്തം ബുദ്ധികൽപ്പനകളാൽ ഗർഭം ധരിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ പ്രവേശിക്കുന്നതിന് മുമ്പ് പോലും നിങ്ങളൊരു ബിരുദധാരിയായിരിക്കണം. നിങ്ങൾ നിയോഗിക്കപ്പെടുന്നതിന് മുമ്പേ ഒരു മനോരോഗ വിദഗ്ധന്റെ മുമ്പിൽ നിൽക്കേണ്ടിയിരിക്കുന്നു. പത്രസും യാക്കോബും യോഹനാനും ഒരു മനോരോഗ വിദഗ്ധന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാൻ കഴിയുമോ? മാളികമുറിയിലുണ്ടായിരുന്ന 120 പേരെ ഒന്ന് ഓർത്തു നോക്കൂ. അവരുടെ പേര് പോലും എഴുതി ഒപ്പിടാൻ അവർക്കറിയില്ലായിരുന്നു. അവരുടെ അസാങ്കല്പികമായ പ്രവർത്തനങ്ങൾ ശരിയാണോ എന്നും മറ്റും അറിയുന്നതിനായി ഒരു മനോരോഗ വിദഗ്ധന്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അവർക്കൊരു അസാങ്കല്പികമായ ചേഷ്ടനമുണ്ടായിരുന്നു. എന്നാൽ അതൊരു ബുദ്ധിപരമായ കൽപ്പനയോ അല്ലെങ്കിൽ ശാസ്ത്രീയ ഗവേഷണമായിരുന്നില്ല. എന്നാൽ അത് ദൈവത്തിന്റെ ശക്തിയിൽ കൂടിയായിരുന്നു. അത് അവരുടെ മേൽ വന്ന് പതിച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നത് പോലെ ചെയ്യാനല്ലാതെ മറ്റ് യാതൊന്നും ചെയ്യാനറിയില്ലായിരുന്നു. വേറെ ഏതെങ്കിലും വിവേകശാലി പറയുന്നതിന് അവർ ചെവി കൊടുത്തില്ല. സഭ എന്താണ് പറയുന്നതെന്നോ പട്ടക്കാരൻ എന്താണ് പറയുന്നതെന്നോ ഇതെന്താണ് പറയുന്നതെന്നോ അതെന്താണ് പറയുന്നതെന്നോ അവർ കേട്ടില്ല. അവർ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ടു. അവർ ഭയമില്ലാത്തവരായിരുന്നു. 1 യോഹന്നാന്റെ 2:15 വാക്യം പറയുന്നു, ലോകത്തെയും ലോകത്തിലുള്ള വസ്തുക്കളെയും സ്നേഹിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളിലില്ല. അതുകൊണ്ട് ലോകത്തെ ശിക്ഷ വിധിക്കുന്നതായ ദൈവത്തിന്റെ വചനത്താൽ നിങ്ങൾക്കെങ്ങനെ ഗർഭവതിയാകും? അത് ഹോളിവുഡിനെ കുറ്റം വിധിക്കുന്നു, എല്ലാ രീതിയിലുമുള്ളതായ പരിഷ്കാരങ്ങളെയും കുറ്റം വിധിക്കുന്നു, ഇതുപോലെയുള്ള വിരുന്നുകളെയും മതത്തിന്റെ പേരിലുള്ള ഇപ്രകാരം വിളിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും കുറ്റം വിധിക്കുന്നു. അത് കുറ്റം വിധിക്കുന്നു. വചനത്തിന് എങ്ങനെ ഒരു വ്യക്തിയിൽ ഗർഭമുളവാക്കാൻ കഴിയും? എങ്ങനെ മുടി കത്തിരിച്ച് മുഖത്ത് ചായം തേച്ച് നിക്കറമിട്ട് നടക്കുന്ന ഒരു സ്ത്രീക്ക് കഴിയും? ഒരു പ്രാസംഗികൻ ഒരു വൈദിക പാഠശാലയിലേക്ക് ചെന്നിട്ട് അപ്പോസ്തോല പ്രവൃത്തികൾ 2:38 നോക്കിയിട്ട് ബൈബിളിൽ ഒരൊറ്റ വ്യക്തി പോലും സ്ഥാനപ്പേരുകളിൽ സ്നാനപ്പെട്ടിട്ടില്ല എന്ന് കണ്ടതിന് ശേഷം ദൈവത്തിന്റെ വചനത്താൽ ഞാൻ ഇപ്പോഴും പൂർണ്ണതയുള്ളവനാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? അവൻ നിങ്ങളോട് ഒരു കള്ളമാണ് പറയുന്നത്. അവൻ തന്റെ ജന്മാവകാശം വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അവൻ പറയുന്നതായ അതേ കാര്യത്തിന് വിപരീതമായി അവൻ വ്യഭിചാരം ചെയ്തിരിക്കുന്നു. അവൻ ഉപേക്ഷിക്കപ്പെട്ടവനും വിവാഹമോചനമാകുന്നു. ദൈവം ഒരു ചാരിത്രശുദ്ധിയുള്ള സഭയാണ് കിട്ടാൻ നോക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു മണവാട്ടിയാകുന്നു. വാചനം നിങ്ങളിലില്ല എന്ന് ബൈബിൾ പറയുന്നു. എങ്കിൽ ഏത് തരത്തിലുള്ള കുട്ടികളെയാണ് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്? ഗർഭിണികളായ സഭാസംഘടനകളാണ്. നിങ്ങളുടെ ആദ്യത്തെ കാമുകനിൽ നിന്നും നിങ്ങളെ വേർപെടുത്താൻ അവിടെ ഒരു മരണമുണ്ടായിട്ടില്ല. ഞാൻ കരയുകയും അന്യഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ജോൺ എന്ത് വിചാരിക്കും? ഞാൻ വീണ്ടും സ്നാനപ്പെടുകയാണെങ്കിൽ അവരെന്ത് വിചാരിക്കും? എന്തൊരു അസംബന്ധമാണ്! നിങ്ങൾ ജോണിനോടാണ് വിവാഹപ്പെട്ടിരിക്കുന്നത്, അതോ നിങ്ങൾ സഭയോടാണ് വിവാഹപ്പെട്ടിരിക്കുന്നത്, അതോ നിങ്ങൾ വചനമെന്ന ക്രിസ്തുവിനോടാണ് വിവാഹപ്പെട്ടിരിക്കുന്നത്? ആ കാരണത്താലാണ് അവൾ ഇപ്പോഴും അവന്റെ കുഞ്ഞുങ്ങളെ പുറപ്പെടുവിക്കുന്നത്. ഏത് തരത്തിലുള്ള കുട്ടികളാണ് അവൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്? അവരിൽ ചിലരുടെ ഇന്ന് വിളിക്കപ്പെടാതായ പേരുകൾ ഇപ്രകാരമാകുന്നു: പൂച്ചകൾ, വിട്ടിലുകൾ, രാക്ഷസന്മാർ, റിക്കീസ്, റിക്കട്ടാസ് എന്നീ പ്രകാരമാണ്. അത് സഭയിലെ അംഗങ്ങളാകുന്നു. തീർച്ചയായും കായിന്റെ മക്കളാണ്. അത് കൌശല്യവാനായ കാട്ടുജന്തുവിന്റെ മക്കളാണ്. എത്രയും സാമ്യതയുള്ളവരായിരിക്കാൻ അവർക്ക് കഴിയും. ഇപ്പോൾ നിങ്ങളുടെ സ്വന്തമായ ആത്മീയ ഉൾക്കാഴ്ചയാൽ നിങ്ങളുടെ പ്രാണനെ ഒരു നിമിഷം ശ്രദ്ധിക്കുക. അതിന് ചുറ്റുപാട് നോക്കുക. ഞാനിപ്പോൾ രോഗമൊട്ടുക്കുള്ളവരോടാണ് സംസാരിക്കുന്നത്. കുറച്ച് നിമിഷ നേരത്തേക്ക് നിങ്ങൾ ബ്രണഹാം കൂടാരത്തിലുള്ളവർ നോക്കുക. പടിഞ്ഞാറെ തീരത്തും അരിസോണയിലും അങ്ങനെ എല്ലായിടത്തുമുള്ള ടാബർനക്കിലുള്ളവരായി നിങ്ങൾ കുറച്ച് നിമിഷ നേരത്തേക്ക് നിങ്ങളെ തന്നെ നോക്കുക. സഹോദരൻ ബ്രണഹാം നിങ്ങൾ പ്രസംഗിക്കുന്നതായി സന്ദേശം തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. നിങ്ങളെ തന്നെ സ്വയം അല്പനേരം നോക്കുക. പരിശുദ്ധാത്മാവ് വചനത്താൽ നിങ്ങളുടെ മനസ്സുകളെ തിരയാനിടയാകട്ടെ. നിങ്ങൾ ഈ സന്ദേശവുമായി യോജിക്കും. ക്രിസ്തുവാകുന്ന അഭിഷേകം ചെയ്യപ്പെട്ട വചനം നിങ്ങളുടെ സ്വന്തം വിവേകത്തെ തിരയാനിടയാക്കുക. അവൻ നിങ്ങളുടെ ഉള്ളിൽ കടക്കാനിടയാകട്ടെ. എന്നിട്ട് അത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് നോക്കട്ടെ. ഇതുപോലെയുള്ള 100 കാര്യങ്ങളിൽ അത് വെറും ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മാത്രമാണ്. ഒരു സ്ത്രീ അവളുടെ തലമുടി കുറുക്കി വെട്ടുന്നതുമായി ബൈബിൾ യോജിക്കുന്നുണ്ടോ? പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ളതായ 3 സ്നാനങ്ങളുമായി ബൈബിൾ യോജിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു കാര്യമേയില്ല. സ്ത്രീകൾ പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുന്നതുമായി ബൈബിൾ യോജിക്കുന്നുണ്ടോ? ഈ 3 കാര്യങ്ങളെയും എടുക്കുക. ഇതുപോലെ 100 കാര്യങ്ങൾ ഇനിയും കൂടുതലായിട്ടുണ്ട്. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാശത്തിൽ അവയെ തിരിഞ്ഞു നോക്കുക. ഞാനൊരു സഭയിലെ അംഗമാകുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. അതുപോലെ തന്നെയായിരുന്നു കായിനും, അതുപോലെ തന്നെയായിരുന്നു ഹവ്വയും. ഈ അന്ത്യനാളുകളിലെ ലാവോദിക്യ സഭയും അതുപോലെ തന്നെയായിരിക്കുമെന്ന് ബൈബിൾ മുൻകൂട്ടി പറയുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിവേകത്തെ തിരയാനിടയാകട്ടെ. അപ്പോൾ നിങ്ങൾ ദാനിയേൽ 5:12 യോജിക്കും. അവിടെ ബെൽശസ്സർ രാജാവിന്റെ മുമ്പിൽ രാജ്ഞി വന്നിട്ട് പറഞ്ഞു, ദാനിയേൽ എന്നൊരു പ്രവാചകൻ അവരുടെ ഇടയിലുണ്ടെന്ന് അവൾ കണ്ടുപിടിച്ചിരുന്നു. അവൻ സംശയങ്ങളെ തീർക്കുന്നവനായിരുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അവൻ ഈ കാലത്തെ പ്രവാചകനാകുന്നു. അവൻ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഇപ്പോൾ തന്നെ കടന്ന് ദൈവത്തിന്റെ വചനത്താൽ നിങ്ങളെ ശോധന ചെയ്യാനിടയാകട്ടെ. അപ്പോൾ ഈ സന്തോഷത്തെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും തീർന്നു കഴിയും. ഇത് ഈ കാലത്തേക്കുള്ള വചനവുമായിട്ട് യഥാർത്ഥമായും ഒന്നാകുന്നുവെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇന്ന് ലൂഥറിന്റെ സന്ദേശത്തെ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയുകയില്ല, അത് ആ സമയത്ത് തന്നെ വചനത്തിലായിരിക്കുന്നു. അത് കാലുകളാകുന്നു. വെസ്ലിയെയും പ്രസംഗിക്കാൻ കഴിയുകയില്ല, പെന്തിക്കോസ്തുകാരെയും പ്രസംഗിക്കാൻ കഴിയുകയില്ല. നാം അതിൽ നിന്നും അതിദൂരത്തായിരിക്കുന്നു. അവർ സംഘടിക്കപ്പെട്ട് മരിച്ചുപോയി. അവർ തണ്ടായിരുന്നു. സഭയുടെ ആദ്യത്തെ അവസ്ഥയിൽ തണ്ട് ആദ്യം രണ്ട് ഇലകളുമായി കടന്നു വന്നു. അത് കണ്ടാൽ ആദ്യം മണ്ണിൽ കുഴിച്ചിട്ട ഗോതമ്പിനെ പോലെ അത് കാണപ്പെടുകയില്ല. രണ്ടാമത് കടന്നു വന്നത് പൂമ്പൊടിയായിരുന്നു. അപ്പോഴും അത് കണ്ടാൽ കുഴിച്ചെടുക്കപ്പെട്ട വിത്ത് പോലെ തോന്നുകയില്ല. അത് കുറച്ചുകൂടി കൂടുതലായി അതിനോട് അടുത്ത് കാണപ്പെടും. അത് യഥാർത്ഥമായ വിത്തിനോട് കൂടുതലായി സാദൃശ്യപ്പെട്ട് കാണുന്നു. എന്നാൽ ആദ്യം വന്നതായ ഇലകളുടെ പത്തികൾ തീർച്ചയായും കണ്ടാൽ മണ്ണിൽ കുഴിച്ചിടപ്പെട്ട വിത്ത് പോലെ തന്നെ കാണപ്പെടുകയില്ല. അത് വിത്തിലുള്ളതായ ജീവന്റെ ഒരു വാഹകൻ മാത്രമാണ്. എന്നാൽ അതെന്താണ് ചെയ്തത്? അത് മറ്റുള്ളവരുടെ സ്വഭാവം പോലെ അതുമായി അത് യോജിക്കുന്നു, സംഘടിക്കപ്പെടുകയും മരിക്കുകയും ചെയ്തു. അതിനുശേഷം ജീവൻ നേരെ തൊങ്ങലിലെത്തുന്നു. അതിന്മേൽ ധാരാളം ചെറിയ ചെറിയ മൊട്ടുപോലെ തൂങ്ങിക്കിടക്കുന്നു. അത് കണ്ടാൽ അതിന്മേൽ ചെറിയ വിത്തുകളെ പോലെ തോന്നും, യഥാർത്ഥമായ വിത്താണെന്ന് തോന്നും. എന്നാൽ അതാകുന്നില്ല. അതിനുശേഷം അത് തോടിലേക്ക് പ്രവേശിക്കുന്നു. അതെന്താണ് പുറപ്പെടുവിക്കുന്നത്? ഒരു തോട്. ഇപ്പോൾ നിങ്ങളൊരു ഗോതമ്പിന്റെ വിത്തെടുക്കുക. വിത്ത് ആദ്യം മുളച്ചു വരുമ്പോൾ ഒരു ഗോതമ്പ് മണി എന്ന് യേശു പറഞ്ഞതുപോലെ അത് മുളച്ചു വരുമ്പോൾ അത് എടുത്തിട്ട് മുറിച്ചു നോക്കുക. തണ്ടിൽ നിന്നും അത് വലിച്ചെടുത്തിട്ട് അതിലേക്ക് നോക്കുക. ഒരു ഗോതമ്പിന്റെ വിത്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ സൂക്ഷിക്കുക, അത് യഥാർത്ഥമായും വിത്തിനെ പോലെ കാണും. എന്നാൽ വിത്തിന്റെ ഒരംശം അതിലുണ്ടായിരിക്കില്ല, അത് തോടാകുന്നു. അതാകുന്നു പെന്തിക്കോസ്തുകാരെന്ന് വിളിക്കപ്പെടുന്നവർ. മത്തായി 24:24 കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റി പന്തക്കൊണ്ണം. അന്തി നാളുകളിൽ അവർ അത്രമാത്രം അടുത്തായിരിക്കും. എന്നാൽ നിങ്ങൾ ഇലകളെ വലിച്ചെടുത്തിട്ട് നോക്കുക, നിങ്ങൾക്ക് വിത്ത് കിട്ടുകയില്ല. വിത്ത് അതിന്റെയും നേരെ പിറകിലാണ്. അതിനുശേഷം ജീവന സംഘടനാ സഭയിൽ നിന്നും കടന്നു വന്നിട്ട് വിത്തിലേക്ക് പോകുന്നു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? വിത്ത് വളരാൻ തുടങ്ങുമ്പോൾ അത് വലിപ്പമുള്ളതാകാൻ തുടങ്ങുന്നു. അതിനാൽ അതിനെന്തെങ്കിലും ആവരണം ചെയ്യാൻ കഴിയുകയും സഭാ സംഘടന അതിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇതിൽ നിന്നും നമുക്കൊരു സഭാസംഘടന ഇല്ലാത്തത്? അതൊരിക്കലും ഉണ്ടാകുകയില്ല. അത് വിത്താകുന്നു. അതിന് ഇനിയും മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. നാം അവസാന കാലഘട്ടത്തായിരിക്കുന്നു. അതിനിപ്പോൾ എന്താണ് ചെയ്തിരിക്കേണ്ടത്? സൂര്യന്റെ അടിയിൽ കിടന്നിട്ട് പക്വത പ്രാപിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥമായും അതങ്ങനെയാകുന്നു. വചനം നമ്മുടെ ഹൃദയത്തിൽ പക്വത പ്രാപിച്ചിട്ട് നാം സംസാരിക്കുന്നതായ കാര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും അത് പുറത്തു കൊണ്ടുവരികയും ചെയ്യേണ്ടിയിരിക്കുന്നു. അതെ ശ്രീമാൻ. അതിനുശേഷം പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങളെ വെളിപ്പെടുത്താൻ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ, അതായത് ദാനിയലിനെ കുറിച്ച് രാജ്ഞി പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് ഇനിയും ഒരു സംശയമുണ്ടാകില്ല. ഈ കാര്യങ്ങൾക്ക് കൃതജ്ഞതയുമായിട്ട് എന്താണ് ചെയ്യാനുള്ളതെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. സഹോദരൻ ബ്രഹാം, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഇപ്പോൾ സമയം 8:30 ആയിരിക്കുന്നു. കൃതജ്ഞതയുമായിട്ട് ഒന്നും തന്നെ ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് ഈ അവസരത്തിലേക്ക് ഉള്ള എന്തൊരു സന്ദേശമാണിത്? അതെ, വാസ്തവമായും തീർത്ഥാടനക്കാരായിരുന്ന പിതാക്കന്മാർ അവരുടെ പഴയ ഭാഷയിലുള്ള സംഘടനകളിൽ നിന്നും മതസംഹിതകളിൽ നിന്നും വേർപെട്ടിരിക്കെ അവരുടെ പുതുതായി കണ്ടുപിടിക്കപ്പെട്ട ജീവന്റെ വഴിക്കായി കൃതജ്ഞതയുള്ളവരായിരുന്നു. അവരുടെ കാലഘട്ടത്തിലേക്കുള്ള പുതിയ അഭിഷേകം ചെയ്യപ്പെട്ടതായ വചനവുമായിട്ട് അവർക്ക് വിവാഹപ്പെടാൻ കഴിയുമായിരുന്നു. അത് ശരിയാണ്. അവരുടെ ദിവസത്തേക്കുള്ള അവരുടെ കാലഘട്ടത്തേക്കുള്ള പുതിയതായി അഭിഷേകം ചെയ്യപ്പെട്ട വചനവുമായിട്ട് യോജിക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് അബ്രഹാമിനെ പോലെ തീർത്ഥാടകരായ നമുക്കും ലോകപരമായ കാര്യങ്ങളിൽ നിന്നും എല്ലാപരമായ ബന്ധങ്ങളിൽ നിന്നും നമ്മെ തന്നെ വേർപെടുത്തിക്കൊണ്ട് അപ്രകാരം കൃതജ്ഞതയുള്ളവരായിരിക്കാൻ കഴിയും. അബ്രഹാം ഒരു തീർത്ഥാടകനായിരുന്നു. ദൈവം നമ്മെ എല്ലാവിധമായ മരിക്കപ്പെട്ട മതങ്ങളിൽ നിന്നും വേർപെടുത്തിയിരിക്കുന്നു. ഞാൻ രാജ്യത്തിനപ്പുറത്തോടുള്ളവരാണ് സംസാരിക്കുന്നത്. എല്ലാവിധമായ മരിക്കപ്പെട്ട മതവിശ്വാസങ്ങളിൽ നിന്നും നമ്മെ അവൻ വേർപെടുത്തിയിരിക്കുന്നു. എന്തിലേക്കാണ് വേർപെടുത്തിയിരിക്കുന്നത്? നമ്മെ വേർപെടുത്തിയിട്ട് നമുക്കായി ഒരു പുതിയ ദേശം തുറക്കുകയും ഈ ദിവസത്തേക്കായി ഒരു പുതിയ സന്ദേശത്തെ തരികയും ചെയ്തിരിക്കുന്നു. ലൂഥറിനെയും വെസ്ലിയെയും ശേഷമുള്ളവരെയും പോലെ പെന്തക്കോസ്തുകാർ ഉണങ്ങിയിട്ട് മരിച്ചുപോയി. തമ്മിൽ ഒത്തൊരുമിച്ച് കൂടിയിട്ട് ഒരു സഭയുടെ കൂട്ടമല്ലാതെ മറ്റ്യാതൊന്നുമില്ല. അവിടെ ഇപ്പോഴും നല്ല ജനങ്ങളുണ്ട്. അവർക്ക് വെളിയിൽ കടന്നു വരേണ്ടിയിരിക്കുന്നു. എന്താണ് ദൈവം ചെയ്തത്? അവസാനത്തെ സന്ദേശമായ 7 മുദ്രകളെ അവൻ പൊട്ടിച്ചു. നിങ്ങളത് ശ്രദ്ധിക്കുന്നുവോ? 7 സഭാകാലഘട്ടങ്ങളുടെ എല്ലാ മർമ്മങ്ങളും 7 മുദ്രകളാൽ മുദ്രയടിക്കപ്പെട്ടിരുന്നു. മതപരിഷ്കരണക്കാർക്ക് അവരുടെ കാലത്ത് അത് ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നില്ല. അവർ അത്രയും കാലം നീണ്ടകാലം ജീവിച്ചിരുന്നില്ല. എന്നാൽ 7 മുദ്രകളുടെ ഈ വാഴ്ത്തപ്പെട്ടതായ വെളിപാട് ഈ അന്ത്യനാളുകളിൽ അരിസോണയിലേക്കുണ്ടായ ഒരു പ്രവചനത്തിൽ നിന്നും നമുക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു. ആ ദിവസങ്ങളിൽ എപ്രകാരമാണ് ഞാൻ ദൈവത്തോടത് ചോദിച്ചിരുന്നത്? അതായത്, ഈ മരുഭൂമിയിൽ വെച്ച് നീ എന്നോട് എന്ത് ചെയ്യാൻ പോകുന്നു? പഴയ നിയമപുസ്തകം എഴുതിയത് മോശയായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. തീർച്ചയായും അവനാണത് ചെയ്തത്. ആദ്യത്തെ 4 പുസ്തകങ്ങൾ, അതിൽ നിയമവും അങ്ങനെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നു. ഉത്പത്തി, പുറപ്പാട്, ലേവി പുസ്തകം, ആവർത്തന പുസ്തകം എന്നിവയാകുന്നു. മോശ പഴയ നിയമം എഴുതി അത് ചെയ്യുന്നതിനു വേണ്ടി മോശയ്ക്ക് തന്റെ പ്രിയപ്പെട്ടവരെയും സഹപ്രവർത്തകരെയും ഇട്ടിട്ട് മരുഭൂമിയിലേക്ക് പോകേണ്ടിയിരുന്നു. പൗലോസ് പുതിയ നിയമ പുസ്തകം എഴുതി, അത് ശരിയാണ്. അവൻ റോമർക്ക് എഴുതിയ പുസ്തകവും ബാക്കിയുള്ളതും എഴുതി. എബ്രായർ, തിമോത്തിയോസ്, അങ്ങനെ ഓരോന്നും. അതിനുവേണ്ടി അവന് സ്വയം അവനെ തന്നെ വേർതിരിച്ചിട്ട് ദൈവത്തിൽ നിന്നുള്ള വെളിപാട് കിട്ടുന്നതിനായി 3 വർഷക്കാലത്തേക്ക് അറേബ്യയിലെ മരുഭൂമിയിലേക്ക് പോകേണ്ടിയിരുന്നു. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ പുസ്തകങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു നിങ്ങൾ ചോദിച്ചേക്കാം. അവർ എഴുത്തുകാരാണ്. യേശു പ്രവർത്തിച്ചതിനെ അപ്രകാരം അവർ എഴുതിയിരുന്നു. എന്നാൽ പൗലോസ് അതിനെ വേർതിരിച്ചിട്ട് വചനത്തെ ഒത്തൊരുമിച്ചാക്കിയിരിക്കുന്നു. അത് ശരിയാണ്. ശരി, അങ്ങനെയെങ്കിൽ അവർക്കവരുടെ പ്രിയപ്പെട്ടവരെ വിട്ടിട്ട് മരുപ്രദേശത്തേക്ക് പോകേണ്ടി വന്നിരുന്നു. ശ്രീമാൻ, ഇതെന്ത് സമയമാകുന്നു എന്ന സന്ദേശത്തെ ഓർക്കുക. ആ സന്ദേശത്തെ കേട്ടതായി എത്ര പേരുണ്ട്? അവർ ആമേൻ പറയട്ടെ. അത് യഥാർത്ഥമായും ശരിയായിരുന്നില്ലേ? എങ്കിൽ ഈ അന്ത്യകാലത്ത് തന്റെ മണവാട്ടി ഒത്തൊരുമിപ്പിക്കുന്നതിനായി ദൈവമായ കർത്താവിൽ നിന്നുള്ള സന്ദേശത്തിന്റെ വെളിപാട് നമുക്ക് കിട്ടിയിരിക്കുന്നു. മറ്റ് യാതൊരു കാലഘട്ടത്തേക്കും ഇത് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നില്ല. ഇത് ഈ കാലഘട്ടത്തേക്കാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. മലാഖി 4, ലൂക്കോസ് 17:30, വിശുദ്ധ യോഹന്നാൻ 14:12, യോവേൽ 2:38 എന്നിവയാകുന്നു. ഈ വാഗ്ദാനങ്ങളെല്ലാം യോഹന്നാൻ സ്നാപകനെ തിരുവെഴുത്തിൽ സ്വയം അവൻ ആരെന്ന് തിരിച്ചറിയുന്നത് പോലെ യഥാർത്ഥമായും ഈ വാഗ്ദാനങ്ങൾ അവൻ ആരെന്ന് തിരിച്ചറിയിക്കുന്നു. യേശു ക്രിസ്തു സ്വയം തിരിച്ചറിയപ്പെട്ടു. അവരെന്താണ് പറഞ്ഞത്? ഈ പ്രകാരമുള്ള ഒരു മനുഷ്യനിൽ നിന്നും ദൂരത്തായിരിക്കുക. യോഹന്നാൻ ഒരു കാട്ടു മനുഷ്യനാകുന്നു. സഭയ്ക്ക് അതിനെ സ്വീകരിക്കാൻ സാധിച്ചിരുന്നില്ല. അതാണ് മാതൃക. അതുമല്ല, ഇന്നും സഭ അത് സ്വീകരിക്കുകയില്ല. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവം വിളിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അതറിയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാന്യ നായികമാർക്കും അന്ത്യകാലത്തെ സഭയും വചനവുമായ ചാരിത്ര ശുദ്ധിയുള്ള മണവാട്ടിയെ വിളിക്കുന്നു. യേശു ക്രിസ്തു വചനമാണെങ്കിൽ അതങ്ങനെ എത്ര പേർ വിശ്വസിക്കുന്നു? അത് ശരിയാണെങ്കിൽ പിന്നെ മണവാട്ടിയും എപ്പോഴും മണവാളന്റെ ഭാഗമായിരിക്കുന്നു. അതുകൊണ്ട് മണവാട്ടി ഒരു സമുദായമായിരിക്കില്ല. ക്രിസ്തുവിന്റെ മണവാട്ടിയായിരിക്കാൻ അതിന് വചനവുമായിട്ട് വെളിപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചെയ്യുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എങ്ങനെ അത് ചെയ്യുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അവൻ ഒരിക്കലും തന്റെ മാതൃകയെ നഷ്ടപ്പെടുത്തുന്നില്ല. അവൻ എല്ലായ്പ്പോഴും മാതൃകയാൽ ചെയ്തിരിക്കുന്നു. എല്ലാ സമയത്തും അവനത് മാതൃകയാൽ ചെയ്തിരിക്കുന്നു. അവൻ വീണ്ടും അത് ചെയ്തിരിക്കുന്നു. തന്റെ ചാരിത്ര ശുദ്ധിയുള്ള മണവാട്ടിയെ അന്ത്യകാലത്ത് വിളിച്ച് പുറത്താക്കുന്നു. മനോഹരിയായ റിബേക്ക അവളുടെ ഇസഹാക്കനായി കാത്തിരിക്കുന്നു. എത്ര മനോഹരമായ സമയമാകുന്നു. ഇവിടെ ഇതാ ആ രണ്ട് പുസ്തകങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലേക്ക് നിങ്ങളെ അത് കൊണ്ടുവരുന്നു. 7 സഭാകാലഘട്ടങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്കത് നിഗൂഢമായിട്ടുള്ളതായി കാണാനിടയുണ്ട്. രണ്ട് പുസ്തകങ്ങൾ, ജീവന്റെ പുസ്തകവും, നിങ്ങളുടെ പേര് അതിലിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും എടുത്തുകളയാൻ പറ്റുകയില്ലെന്ന് ഒരു പുസ്തകം പറയുകയും ജീവന്റെ പുസ്തകത്തിൽ നിന്നും അവൻ നിങ്ങളുടെ പേര് എടുത്തുകളയുമെന്ന് മറ്റൊന്ന് പറയുകയും ചെയ്യുന്നു. അതിനെ ഇവിടെ ഈ വ്യക്തമായ ഒരു കാഴ്ചപ്പാടിൽ ഇത് കൊണ്ടുവരുന്നു. യോഗം തീരുന്നതിന് മുമ്പായി ഞാൻ കുറച്ചുനേരം ഇവിടെ നിർത്തിയിട്ട് ആ വിഷയത്തെക്കുറിച്ച് എന്റെ വശമുള്ള ചില കുറിപ്പുകൾ എടുത്ത് ഈ വിഷയത്തെ ഞാൻ എടുക്കാൻ പോകുകയാണ്. ജീവൻ ദൈവത്തിന് പുണ്യമായ ഒരു കാര്യമാകുന്നു. അതൊരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജീവന്റെ രചയിതാവ് ദൈവമാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നമുക്കിവിടെയുള്ള സ്വാഭാവികമായ ജീവൻ വൈകൃതമാക്കപ്പെട്ടതായ ഒന്നാണ്. യഥാർത്ഥമായ ജീവനായി അത് തുടങ്ങിയിരുന്നു. എന്നാൽ സ്വാഭാവികമായ ജന്മത്താൽ അത് വൈകൃതമാക്കപ്പെട്ടു. നിങ്ങളുടെ ആദ്യത്തെ ജീവൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ സംയോജനത്തിൽ നിങ്ങൾ സ്വാഭാവികമായി ജന്മസമയത്ത് യോജിക്കപ്പെട്ടിരിക്കുന്നു. അതൊരു സ്വാഭാവികമായ പ്രവൃത്തിയാകുന്നു. അത് സ്വാഭാവികമായി മനുഷ്യജീവികളുടെ സംസർഗമാകുന്നു. അതായത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സംസർഗം. അത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ലൈംഗികപരമായ സംസർഗത്താൽ നിങ്ങളുടെ ജീവൻ ഇവിടെ കൊണ്ടുവരപ്പെട്ടു. അത് പാപത്താലും മൃത്യുവിനാലും സംബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ സർപ്പവംശത്തെ ഇവിടെ കാണാതിരിക്കാൻ കഴിയും? അവിടെ സ്ത്രീയെ ഒരു ഉപോൽപ്പന്നമായിട്ട് നിങ്ങൾ കാണുമ്പോൾ അവളെ പോലെ വേറൊരു സ്ത്രീ ഇല്ല. എന്നാൽ അപ്രകാരം ഉണ്ടാക്കപ്പെട്ടിരുന്നതിനാൽ അവൾ വഞ്ചിക്കപ്പെടാൻ കഴിയുമായിരുന്നു. ദൈവത്തിന് അതറിയാമായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ അവൻ അറിയില്ലെങ്കിൽ അവന് ദൈവമായിരിക്കാൻ കഴിയുകയില്ല. അവൻ അപരിമിതമെങ്കിൽ, അതായത് സർവജ്ഞാനിയും സർവശക്തനെയും എല്ലാ കാര്യങ്ങളെയും അറിഞ്ഞിരിക്കുകയും ആനന്ദവുമാകാതിരിക്കെ അവൻ അപരിമിതനാകാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കെ സ്ത്രീയെ അപ്രകാരം ശിക്ഷിക്കേണ്ടിയിരുന്നു. മനുഷ്യനൊരു ഭാര്യ ഉണ്ടായിരുന്നില്ല. മനുഷ്യന് ഭാര്യയും ഒന്നു തന്നെയായിരുന്നു. അവനിൽ തന്നെ പുരുഷനെ സംബന്ധിച്ചതും സ്ത്രീയെ സംബന്ധിച്ചതുമായ ആത്മാവുണ്ടായിരുന്നു. ദൈവത്തിന് അതിനെ വേർപിരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. മുഴുവൻ സൃഷ്ടിയും ഉണ്ടാക്കിയതിനു ശേഷം ഒരു ഉപോൽപ്പന്നത്തെ എടുത്തു. ദൈവത്താൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട യാതൊരു പെൺവർഗത്തിനും ഇതുപോലൊരു കാര്യം ചെയ്യാൻ കഴിയുകയില്ല. അപ്രകാരം ചെയ്യുന്നതിനായി അവൾ ഉണ്ടാക്കപ്പെട്ടു. അവൾ അത് ചെയ്യുമെന്ന് ദൈവത്തിനറിയാമായിരുന്നു. ദൈവത്തിനത് അറിയില്ലെങ്കിൽ അവൻ ദൈവമായിരിക്കില്ല. എന്നാൽ നോക്കൂ, ദൈവത്തിലുള്ളതായ ഗുണങ്ങളെ പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു. അവനൊരു രക്ഷിതാവായിരിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും സമ്പൂർണമായിട്ട് അതായിരിക്കുന്ന പ്രകാരം തന്നെയാണെങ്കിൽ പിന്നെ യാതൊന്നിനും അവിടെ നഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഹോ, നിങ്ങൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിനായി നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ ആയിരിക്കരുത്. അതിനായി ഒരു പുരുഷനെയും സ്ത്രീയെ പോലെയും ആയിരിക്കുക. നാം വഴിയുടെ അവസാനത്തായിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ സ്വഭാവം മരണവുമായി സംബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മേൽ അധികാരമുള്ള നിങ്ങളുടെ ആദ്യത്തെ ഭർത്താവ് സ്വാഭാവികമായി നിങ്ങളുടെ ജനനത്താലുള്ള നിങ്ങളുടെ സ്വഭാവമാകുന്നു. സ്വാഭാവികമായി നിങ്ങൾ ലോകത്തെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടാണെന്നാൽ നിങ്ങൾ ലോകവും ലോകത്തിന്റെ ഒരു ഭാഗവുമാകുന്നു. അത് ശരിയല്ലേ? നിങ്ങളുടെ ആഗ്രഹങ്ങളും ലോകത്തെ സ്നേഹിക്കുന്നതും സ്വഭാവത്താലുള്ളതാകുന്നു. അത് നിങ്ങൾ ലോകത്തിന്റെ ഒരു ഭാഗമായിരിക്കുന്നതിനാലാണ്. നിങ്ങൾ പ്രകൃതിയുടെ ഒരു ഭാഗമാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ?
അത് നിങ്ങളുടെ സ്വാഭാവികപരമായ കാര്യങ്ങളാണ്. ആ കാരണത്താലാണ് നിങ്ങൾക്ക് വീണ്ടും ജനിക്കേണ്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേർപെടേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ആദ്യത്തെ ഭർത്താവിനോട് നിങ്ങൾക്ക് മരിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുകയില്ല.
ശരി, എങ്കിൽ ഞാൻ അദ്ദേഹവുമായി വിവാഹമോചനം നടത്തിയിട്ട് ഈ പ്രത്യേക സന്ദർഭത്തിനായി അവനെ വിട്ടേക്കാം എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുകയില്ല.
ഇല്ല ശ്രീമാൻ, ഒരു വിവാഹമോചനം എഴുതിയത് കൊണ്ട് കാര്യം നടക്കില്ല. അവന് മരിക്കണം.
ലോകത്തിന്റെ സ്വഭാവം മരിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ എല്ലാ അംശങ്ങളും മരിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി വേറൊരു സ്വഭാവമായി വീണ്ടും സംയോജിക്കേണ്ടിയിരിക്കുന്നു.
നിങ്ങളുടെ പേരും നിങ്ങളുടെ ആദ്യത്തെ ജന്മത്തിലുള്ള സ്വഭാവവും നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു.
ആ സ്വഭാവത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും എഴുതിയിരിക്കുന്നു. ആ പുസ്തകത്തെ ജീവന്റെ പുസ്തകം എന്ന് വിളിക്കുന്നു.
ദാനിയേലിന്റെ പുസ്തകത്തിൽ പുരാതന കാലങ്ങളിൽ അവൻ വരുമ്പോൾ അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയായിരുന്നു എന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ.
ആയിരം ആയിരം പേർ അവന് ശുശ്രൂഷ ചെയ്തു. അത് മണവാട്ടിയാകുന്നു.
അതിനുശേഷം പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന വേറൊരു പുസ്തകവും തുറന്നു.
വിശുദ്ധന്മാരായ മണവാട്ടി സഭ അവിടെ നേരത്തെ തന്നെയുണ്ട്.
വേറൊരു പുസ്തകവും തുറന്നു. അത് ജീവന്റെ പുസ്തകമാകുന്നു.
അങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ ആ സംയോജനത്തിൽ നിന്നും ആത്മീയമായ മരണത്താൽ നിങ്ങൾ വേർപെട്ട് കഴിഞ്ഞിരിക്കുന്നു.
താലമുടി വെട്ടിക്കളയുവാനുള്ള നിങ്ങളുടെ സ്വാഭാവികമായ ആഗ്രഹങ്ങളായിരുന്നു.
നിങ്ങൾ നിക്കർ ധരിക്കുവാനും മുഖത്ത് ചായം തേക്കുവാനുമുള്ള നിങ്ങളുടെ സ്വാഭാവികമായ ആഗ്രഹങ്ങളാകുന്നു.
വിവേകശാലിയും പരിഷ്കാരിയുമുള്ള മനുഷ്യനായും മറ്റുള്ളവരെക്കാൾ എനിക്ക് കുറച്ചുകൂടി കൂടുതൽ അറിയാമെന്നുള്ളതും മറ്റുമായ സ്വാഭാവികമായ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ കടന്നുവന്നു.
ഹവ ആഗ്രഹിച്ചത് ഈ കാര്യങ്ങളായിരുന്നു.
ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഹവ ആഗ്രഹിച്ചത്.
ശരി, എന്നാൽ നിങ്ങൾ പറഞ്ഞേക്കാം, നിങ്ങൾ വെറും രണ്ടാം ക്ലാസ്സുകാരൻ, വെറും രണ്ടോ നാലോ ക്ലാസ് മാത്രം പഠിത്തമുള്ള ഒരു പ്രാസംഗികൻ എഴുന്നേറ്റിട്ട് എന്നോട് ഇപ്രകാരം പറയുന്നു.
എന്റെ വശം PhD LL മറ്റുമുണ്ട്. അങ്ങനെ വലിയ ബിരുദങ്ങളുണ്ട്.
ആ ബിരുദങ്ങൾ ഓരോന്നായി നിങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങളെ ദൈവത്തിൽ നിന്നും വീണ്ടും അധികമായി ദൂരത്താക്കുകയാണ് ചെയ്യുന്നത്.
അത് ശരിയാണ്, അത് സത്യമാണ്.
നോക്കൂ, ഹവ അതാണ് എടുത്തത്. അവളെ ആ രീതിയിലുള്ള ഒരു കാര്യമാണ് ഗർഭവതിയാക്കിയത്.
അതുപോലെ തന്നെയാണ് ഇന്നത്തെ സഭയും.
വൈദികശാല ഉണ്ടാക്കുകയും വിവേകശാലികളായവർ കടന്നു വരികയും അങ്ങനെയെല്ലാമായിട്ട് ഇപ്പോൾ നോക്കൂ, എല്ലാവരും പരസ്പരം മറ്റൊരുവനുമായിട്ട് യോജിക്കുന്നില്ല.
ഈ വലിയ കൂട്ടക്കൊഴിച്ചിലായിരിക്കുന്നു.
അത് യഥാർത്ഥമായും വേദപുസ്തകം പറയുന്നത് പോലെ തന്നെയുള്ള ബാബിലോണായിരിക്കുന്നു.
മണവാട്ടിക്കറിയാം അവൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്.
അവൾ വളരെ കുറവാണ്. അനേകം പേർ അവിടെ രക്ഷിക്കപ്പെടുകയില്ല.
വളരെ 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 കുറച്ചു പേർ മാത്രം.
ശരി, നിങ്ങൾ പറഞ്ഞേക്കാം ആയിരങ്ങൾ എന്നവിടെ പറഞ്ഞിരിക്കുന്നുവല്ലോ.
അതെ, അത് ശരിയാണ്.
എന്നാൽ അവർ 2000 വർഷങ്ങൾ ഓരോ സഭാകാലഘട്ടത്തിൽ കൂടി കടന്നു വന്നിരിക്കുന്നു.
ലൂഥറിന്റെ കാലഘട്ടവും ആ കൂട്ടവും, അതിനുശേഷം അതൊരു സമുദായമാകപ്പെടുകയും മരിക്കുകയും ചെയ്തു.
അതിനുശേഷം വെസ്ലിയും, അതിനുശേഷം പെന്തിക്കോസ്തുകാരും,
അങ്ങനെ ചെറിയ ചെറിയ ശാഖകളായ ബാപ്റ്റിസ്റ്റുകാരും, പ്രസ്ബിറ്റേറിയൻകാരും, മെത്തഡിസ്റ്റുകാരും, നസറൈൻകാരും, പിൽഗ്രിം ഹോളിനെസ്സുകാരും മറ്റും കടന്നു വന്നു.
നോക്കൂ, ഇവയെല്ലാം ഒരു ഇല പോലെ അതിൽ നിന്നും വിഭാഗിക്കപ്പെട്ടിരുന്നു.
എന്നാൽ നിങ്ങൾ ഓർക്കുക, മണ്ണിനടിയിലേക്ക് പോയതായ വിത്ത് അത് പക്വത പ്രാപിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ കഴിയും.
അതായത് ആ ധാന്യമണി പക്വത പ്രാപിക്കുന്നതിന് മുമ്പേ ആ തണ്ടിലുള്ള എല്ലാത്തിനും അവിടെ മരിക്കേണ്ടിയിരുന്നു.
ഹല്ലേലൂയ! നാം എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ?
ജീവൻ വീണ്ടും ആ ധാന്യമണിയിലായിരിക്കുന്നു.
എന്താകുന്നു ഇത്? മണ്ണിനടിയിലേക്ക് പോയ അതേ ധാന്യമണി പോലെ തന്നെയായിരിക്കുന്നു.
അതെ, യേശു മണവാട്ടിയുടെ രൂപത്തിലായിരിക്കുന്നു.
അതേ ശക്തി, അതേ സഭ, അതേ കാര്യങ്ങൾ, അതേ വചനം തന്നെ.
അതേ വചനം ഇതിലെല്ലാം കൂടി വലിക്കപ്പെട്ടിട്ട് ഇപ്പോൾ തലയിലെത്തിയിരിക്കുന്നു.
അതിൽ കൂടി കടന്നു വന്നതായ ആ ജീവൻ അതിന്റെ സമയത്തെ ജനങ്ങളെ എടുത്തുകൊണ്ട് ഇപ്പോൾ തലയുടെ നിർമ്മാണത്തിലായിക്കൊണ്ട് മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിനായി ഒരുക്കപ്പെടുന്നു.
ഈ വിഷയത്തിന്മേൽ കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ രാത്രിയിലോ അല്ലെങ്കിൽ അതിനടുത്ത രാത്രിയിലോ സംസാരിക്കുന്നതാണ്.
ആത്മീയ മരണത്താൽ നിങ്ങളുടെ ആദ്യത്തെ സംയോജനത്തിൽ നിന്ന് നിങ്ങൾ വേർപിരിക്കപ്പെട്ടിട്ട് ഇപ്പോൾ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു.
അല്ലെങ്കിൽ പുതിയ ആത്മീയ സംയോജനത്താൽ നിങ്ങളുടെ സ്വാഭാവികമായ ജീവനിലേക്ക് ആവശ്യമുള്ള ലോകപരമായ കാര്യങ്ങളിലേക്കല്ല, എന്നാൽ നിത്യജീവനിലേക്ക് നിങ്ങൾ വീണ്ടും വിവാഹപ്പെട്ട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു.
ആദ്യയിൽ നിങ്ങളിൽ ഉണ്ടായിരുന്ന ജീവബീജം നിങ്ങളെ കണ്ടുപിടിച്ചിരിക്കുന്നു.
ഇപ്പോൾ നിങ്ങളുടെ പഴയ പുസ്തകം പഴയ സംയോജനമായി പോയി കഴിഞ്ഞിരിക്കുന്നു.
ഇപ്പോൾ നിങ്ങളുടെ പേര് പഴയതിൽ നിന്ന് മാറ്റം ചെയ്തിരിക്കുന്നു.
നിങ്ങൾ ചോദിച്ചേക്കാം, എന്റെ പഴയ പുസ്തകം എന്നാണോ നിങ്ങൾ അർത്ഥമാക്കുന്നത്?
ദൈവം അത് തന്റെ വിസ്മൃതിയുടെ മഹാസമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു.
അങ്ങനെ നിങ്ങൾ പരിപൂർണമായ സ്ഥിതിയിൽ ദൈവം മുമ്പാകെ നിൽക്കുന്നു.
ഇപ്പോൾ നിങ്ങളുടെ പേര് പുതിയ പുസ്തകത്തിലാണ്, ജീവന്റെ പുസ്തകത്തിലല്ല.
എന്നാൽ കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിലാണ്.
കുഞ്ഞാട് വീണ്ടെടുത്തതെല്ലാം അതിലാകുന്നു.
നിങ്ങളുടെ സ്വാഭാവികമായ സംയോജനത്തിന്റെ പഴയ പുസ്തകമല്ല,
എന്നാൽ നിങ്ങളൊരു മണവാട്ടിയാകുന്നു.
ഹല്ലേലൂയ!
നിങ്ങളുടെ പുതിയ ജീവൻ കുഞ്ഞാടിന്റെ ജീവ പുസ്തകത്തിലാകുന്നു.
അത് നിങ്ങളുടെ വിവാഹത്തിന്റെ സാക്ഷ്യപത്രമാകുന്നു.
ഹല്ലേലൂയ!
അവിടെ നിങ്ങളുടെ യഥാർത്ഥമായ നിത്യജീവന്റെ ബീജം തുടക്കം മുതലേ നിങ്ങളിൽ ആധിപത്യം എടുത്തിരിക്കുന്നു.
ഇപ്പോൾ നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുക മാത്രമല്ല,
എന്നാൽ നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു.
സ്തോത്രം!
നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. റോമർ 5:1 പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. ആ വചനത്തെ എടുത്തു നോക്കുക. ആ വചനം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അർത്ഥമാക്കുന്നത്, ആ വചനത്തിന്റെ അർത്ഥം ന്യായീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാകുന്നു. നിങ്ങളുടെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്നത് അർത്ഥമാക്കുന്നില്ല. ഉദാഹരണമായിട്ട്, ഞാൻ മദ്യപിച്ചിട്ട് ചില ദുഷ്പ്രവർത്തികൾ ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ എന്നെക്കുറിച്ച് കേട്ടു. അതിനുശേഷം നിങ്ങൾ വന്നിട്ട് എന്നോട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് എന്നോട് പറയുന്നു. അപ്പോൾ നിങ്ങൾ വന്നിട്ട് സഹോദരൻ ബ്രഹാം, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു, എന്നോട് ക്ഷമിക്കുക എന്ന് പറയുന്നു. ഞാൻ ആദ്യമേ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടേയില്ല. ഇപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കുറ്റക്കാരനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ക്ഷമിക്കുവാനും ഞാൻ കുറ്റക്കാരനല്ലാതെ ഇരിക്കുവാനും കഴിയും. എന്നിരുന്നാൽ തന്നെയും ഞാൻ നീതീകരിക്കപ്പെടുന്നില്ല, കാരണം ഞാൻ യഥാർത്ഥമായും അങ്ങനെ ഒരു കുറ്റം ചെയ്തിരുന്നു. എന്നാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ ചെയ്തുവെന്ന് വരികിലും നിങ്ങൾ ഒരിക്കലും ചെയ്തിട്ടില്ല എന്നാകുന്നു. അതൊട്ടും പരിഗണിക്കപ്പെടുന്നു പോലുമില്ല. എങ്ങനെ അത് ചെയ്തിരിക്കാൻ പറ്റും? ദൈവത്തിന്റെ വിസ്മൃതിയുടെ മഹാസമുദ്രത്തിന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പഴയ പുസ്തകവും വിവാഹമോചനവും മരിക്കപ്പെടുകയും ദൈവത്തിന്റെ ഓർമ്മയിൽ പോലും ഇല്ലാതായിരിക്കുകയും ചെയ്യുന്നു. ആമേൻ. നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നിങ്ങളുടെ മേൽ പഴി ചുമത്തപ്പെട്ടിരുന്നു. ആദ്യത്തെ സ്ഥാനത്ത് നിങ്ങൾ ഒരിക്കലും അത് ചെയ്തിരുന്നിട്ടില്ല. പഴയ സംയോജനം ദൈവത്തിന്റെ വിസ്മൃതിയുടെ മഹാസമുദ്രത്തിലായിരിക്കുന്നു. തുടക്കത്തിൽ നിങ്ങൾ അതുമായി വിവാഹപ്പെട്ടിരുന്നില്ല. നിങ്ങളുടെ മണവാളനായ അവൻ സ്വയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ലജ്ജയെ നിങ്ങളുടെ സ്ഥാനത്തായിട്ട് അവന്റെ മേൽ വഹിച്ചു. അവൻ നിങ്ങളുടെ സ്ഥാനമെടുത്തു, കാരണം അവന്റെ മണവാട്ടിയായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അപ്രകാരം വേദപുസ്തകം പറയുന്നു, നിർണയിക്കപ്പെട്ടതായ വിത്ത് നിങ്ങളാകുന്നു. നിങ്ങളത് ചെയ്യുന്നതിനിടയായത് എങ്ങനെയാണ്? ആദ്യത്തെ, നിങ്ങളുടെ വിവാഹത്താൽ നിങ്ങൾ അതിലേക്ക് വഞ്ചിക്കപ്പെട്ടു. അത് നിങ്ങളുടെ വ്യഭിചാരണിയായ മാതാപിതാക്കന്മാരായിരുന്നു. അത് ഹൗവയായിരുന്നു. ഇതിൽ നിങ്ങളുടെ സ്വന്തമായി യാതൊരു കുറ്റവുമില്ല. ഹൗവ വ്യഭിചരിക്കപ്പെട്ടതിനു ശേഷം സ്വാഭാവികമായുള്ള ജന്മത്താൽ നിങ്ങൾ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ആ കാരണത്താലാണ് നിങ്ങളൊരു വ്യഭിചാരിയായി ജനിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ ആരംഭമേ നിങ്ങളൊരു പാപിയായിട്ടാണ്. അത് ശരിയാണ്, നിങ്ങൾ ഇതിലേക്ക് വഞ്ചിക്കപ്പെട്ടു. ഇതിൽ നിങ്ങളുടെ യാതൊരു കുറ്റവുമില്ല. നിങ്ങൾ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. കാരണം ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങളായിരിക്കേണ്ടതായ ആ ബീജം നിങ്ങളിൽ ഉണ്ടായിരുന്നു. ദൈവം നിങ്ങളുടെ പേര് കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടു. ഇതിന്റെ ആ ചെറിയ കഴുകന്റെ കഥ പോലെയാണോ? നിങ്ങൾ എല്ലാവരും അതെല്ലായ്പ്പോഴും കേട്ടിട്ടുണ്ടല്ലോ. ഒരു പഴയ കൃഷിക്കാരൻ ഒരിക്കലൊരു കോഴി അടയിരുത്തി. അടവയ്ക്കുവാൻ അത്രയും ധാരാളം മുട്ടകൾ അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾക്കൊരു കഴുകന്റെ മുട്ട കിട്ടുകയും അത് വിരിയിക്കാനായി കോഴിയുടെ അടിയിൽ വെക്കുകയും ചെയ്തു. ആ കഴുകന്റെ മുട്ട വിരിഞ്ഞപ്പോൾ ബാക്കിയുള്ള കോഴിക്കുഞ്ഞുങ്ങൾ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വിചിത്രമായ ഒരു കോഴിക്കുഞ്ഞായിരുന്നു ആ കഴുകൻ. ആ കൊച്ചു കഴുകന്റെ കുഞ്ഞും അവരോടൊപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. തള്ളക്കോഴി ക്ലക്ക് 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 എന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പോകും. ആ കൊച്ചു കഴുകന്റെ കുഞ്ഞു പറഞ്ഞു, ആ ശബ്ദം എന്താണെന്ന് അർത്ഥമാക്കുന്നതെന്ന് എനിക്കറിയില്ല. എങ്ങനെയായാലും ഞാൻ ആ തള്ളക്കോഴിയെ പിന്തുടരുകയാണ്. അങ്ങനെ അവൻ കളപ്പുരയിടത്തിലും മറ്റും ചെന്നിട്ട് ചികയുകയും വളക്കൂനയും മറ്റും ചികയാനും അവൾ തുടങ്ങി. ക്ലക്ക് 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 എന്നവൾ ശബ്ദമുണ്ടാക്കിയിട്ട്, ഇത് നല്ലതാകുന്നു, ഇത് നല്ലതാകുന്നു, നീയും ഞങ്ങളോടൊപ്പം ചേരുക എന്നവർ പറഞ്ഞു. എന്നാൽ ആ കുഞ്ഞു കഴുകൻ ആ രീതിയിലുള്ള ഭക്ഷണം തിന്നാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ അവൻ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ പോയിക്കൊണ്ടിരുന്നു. കാരണം അവൻ ഒന്നും അറിയില്ലായിരുന്നു, എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ അറിയില്ലായിരുന്നു. അങ്ങനെ ആ തള്ളക്കോഴി വെളിയിൽ പോയിട്ട് അതുവിധം കൊണ്ടുവരും. ആ പാവം കഴുകുന്നത് വയറ്റിലാക്കേണ്ടിയിരുന്നു. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. എന്നാൽ ബാക്കിയുള്ള കോഴിക്കുഞ്ഞുങ്ങളെല്ലാം അത് ചെയ്യുന്നത് അവൻ കണ്ടിരുന്നു. എന്നാൽ അവനിൽ എന്തോ ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു, അവനത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ആ തള്ളക്കഴുകൻ അവൾ രണ്ട് മുട്ടയിട്ടിരുന്നു എന്ന് അവൾക്കറിയാമായിരുന്നു. അങ്ങനെ കാണാതായ മറ്റേ മുട്ടയെ തേടാൻ അവൾ തുടങ്ങി. ആ മഹാനായ പരിശുദ്ധാത്മാവിനെ പോലെ അവൾ ചുറ്റുപാടും പറക്കുകയും തെരയുകയും ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ഒരു സഭാസമുദായമായ കളപ്പുരയുടെ മുകളിൽ കൂടി അവൾ പറന്നു. അവൾ താഴേക്ക് നോക്കുകയും അവളുടെ കുഞ്ഞിനെ കാണുകയും ചെയ്തു. അവൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. അതാ ശബ്ദമായിരുന്നു അവന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒന്ന് പ്രതിധ്വനിച്ചതുപോലെ. ഹോ, അത് കേട്ടിട്ട് ശരിയായ ഒരു ശബ്ദം പോലെയുണ്ട്. ഹോ, വാസ്തവമായി മുൻനിർണയിക്കപ്പെട്ട് ജന്മമെടുത്തതായ ഒരു ബീജം, ദൈവത്താൽ മുൻനിർണയിക്കപ്പെട്ട ഒരുവൻ ദൈവത്തിന്റെ വചനത്തെ ഒന്ന് കേൾക്കട്ടെ. അതവനൊരു പാട്ട് പോലെയായിരിക്കും. അതാകുന്നു സത്യമെന്ന് അവൻ അറിയാം. സഭാസമുദായത്തിന്റെ ആഹാരത്താൽ അവൻ ക്ഷീണിച്ചിരുന്നു. ഞങ്ങളോടൊപ്പം ചേരുക, ഞങ്ങളോടുകൂടെ വരിക, ഞങ്ങൾക്കൊരു സമുദായിക സംഘമുണ്ട്, ഞങ്ങൾക്കിതുണ്ട്, ഞങ്ങൾക്കതുണ്ട്. ആ കഴുകന്റെ കുഞ്ഞിന് ഇതൊന്നും ഒട്ടും ശരിയായിട്ട് തോന്നിയിരുന്നില്ല. അവൾ പറഞ്ഞു, മകനെ, നീ ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നില്ല, നീ എന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു, നീ എന്റേതാകുന്നു. അവൻ പറഞ്ഞു, അമ്മേ, അത് കേട്ടിട്ട് വാസ്തവമായിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്തു കടന്നു വരിക? ഒരൊറ്റ ചാട്ടം മാത്രം ഞാൻ നിന്നെ പിടിച്ചുകൊള്ളാം. അത് മാത്രമാണ് എല്ലായിട്ടും നിനക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ദൈവത്തിന്റെ അഭിഷേകം ചെയ്യപ്പെട്ട വചനം ന്യായീകരിക്കപ്പെട്ടത് ഈ കാലത്തേക്ക് ദൈവപുത്രനായി ജനിക്കാനായി മുൻനിർണയിക്കപ്പെട്ട ബീജത്തോടുകൂടിയ ഏതൊരു മനുഷ്യനും സ്വർഗത്തിൽ ഒരു ദൈവമുണ്ടെന്ന് തീർച്ചയായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ ആ സന്ദേശത്തെ തീർച്ചയായും കാണും. മാർട്ടിൻ ലൂതർ അവന് വേണ്ടിയുള്ളത് കണ്ടു, വെസ്ലി തന്റേത് കണ്ടു, പെന്തക്കോസ്തുകാർ അവരുടേത് കണ്ടു. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു? അവരെല്ലാം ഓരോ സമുദായമായി തീർന്നു. ഇവിടെ ഇതാ വചനം, അതിനെ കുറ്റം വിധിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് എന്താണ് ഉണ്ടായിരിക്കുന്നതെന്ന് യഥാർത്ഥമായും മലാഖി 4:2 അതുപോലെ ഈ സമയത്തേക്കുള്ള മറ്റ് വാഗ്ദത്തങ്ങളെയും കാണിച്ചുകൊണ്ട് പറയുന്നു. നിങ്ങൾ എന്താണ് കാണുന്നത്? നിങ്ങൾ എന്താണ് നോക്കുന്നത്? ആമേൻ. നാം ഇവിടെയായിരിക്കുന്നു. യഥാർത്ഥമായും വാസ്തവികമായ കഴുകൻ ഇവിടെയാകുന്നു. എന്റെ ആടുകൾ എന്റെ ശബ്ദം അറിയുന്നു, ഒരന്യനെ അവ അനുഗമിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവയെ അതിനായി മുൻനിർണയിക്കപ്പെട്ടിട്ടിരിക്കുന്നു. നിങ്ങളൊരു ദൈവപുത്രനായിരിക്കാനായി മുൻനിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾ ദൈവത്തിലായിരുന്നു. അവന്റെ മഹിമയ്ക്കും ആദരവിനും വേണ്ടി നിങ്ങൾ ആ ദിവസത്തേക്ക് മാത്രമായി വെളിപ്പെട്ടിരിക്കുന്നു. അവന്റെ വചനത്തെ ആദരിക്കാതെ നിങ്ങൾക്കത് എങ്ങനെ ചെയ്യാൻ കഴിയും? അതെ ശ്രീമാൻ, കാരണം അവന്റെ മുൻനിർണയത്തിലൂടെ നിങ്ങൾ ആ വചനത്തിന്റെ ഒരു ഭാഗമായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നോക്കൂ, ദൈവം വചനമാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ശരിയെങ്കിൽ അവൻ വചനമല്ലായ്പ്പോഴും വചനമാകുന്നുവെങ്കിൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമാണെങ്കിൽ പിന്നെ നിങ്ങൾ ദൈവത്തിലായിരുന്നു. വചനത്തിന്റെ നിങ്ങൾക്ക് നടിക്കേണ്ടതായ ആ ഭാഗം ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിലായിരുന്നു. അവൻ നിങ്ങളെ കണ്ടിരുന്നു, അവൻ നിങ്ങളെ അറിഞ്ഞിരുന്നു, അവൻ നിങ്ങളെ അതിലേക്ക് മുൻനിർണയിച്ചു. ആദ്യപ്രകാരം ആ കഴുകൻ അവന്റെ തള്ളയുടെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞതുപോലെ ഒരു യഥാർത്ഥമായി വീണ്ടും ജനിക്കപ്പെട്ട ക്രിസ്ത്യാനി ദൈവത്തിന്റെ ശബ്ദം വചനത്തിൽ കൂടെ അഭിഷേകം ചെയ്യപ്പെടുകയും ന്യായീകരിക്കപ്പെടുകയും ചെയ്യുന്നത് കാണുമ്പോൾ തിരിച്ചറിയും എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. നോക്കൂ, ആ കഴുകൻ മുകളിലേക്ക് നോക്കി, ആ തള്ളക്കോഴി ക്ലാക് ക്ലാക്ക് എന്ന ശബ്ദം വെച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ചേരുക, നമുക്ക് ഇവിടെ പോകാം, അവിടെ പോകാം, ഇതിലേക്ക് ചേരാം, അതിലേക്ക് ചേരാം എന്നും മറ്റും പറഞ്ഞുകൊണ്ട് ചുറ്റി നടക്കുന്നത് അവൻ കണ്ടില്ല. അവൻ തന്റെ അമ്മയെ പോലെ ആകാശത്തിൽ യാത്ര ചെയ്യുവാനും സ്വതന്ത്രമായിട്ട് ശബ്ദമുണ്ടാക്കുവാനും മറ്റുള്ള പരുന്തുകളെക്കാളും ഈ ഭൂമിയിലുള്ള മറ്റുള്ള കാര്യങ്ങളെക്കാളും ഉയരത്തിൽ പറക്കുന്ന ഒരു ജീവിയായിരിക്കുവാനും അവൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ. അപ്രകാരമായിരിക്കാൻ അവൻ ആഗ്രഹിച്ചു, കാരണം അപ്രകാരമായിരിക്കുന്നതിന് അവന്റെ ഉള്ളിൽ അതുണ്ടായിരുന്നു. ദൈവത്തിൽ നിന്നും ജനിച്ചതായ ഒരു വ്യക്തിക്ക്, അതായത് ഒരു ദൈവപുത്രന്, ദൈവത്തിന്റെ സ്വഭാവം ഉണ്ടായിരിക്കുന്നു. ദൈവത്തെ പോലെ അവൻ ആകേണ്ടിയിരിക്കുന്നു. അവൻ ദൈവത്തെ ആദരിക്കുന്നു. അവൻ ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു ഭാഗമാകുന്നു. അങ്ങനെ ഈ അവസാന നാളുകളിൽ ഈ മണവാട്ടി അവൻ ആദിയിലായിരുന്നതുപോലെ തന്നെ അതേ ശക്തിയാൽ യഥാർത്ഥമായി രൂപം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ ഈ സഭാസമുദായങ്ങളിലൂടെ എല്ലാം കടന്നുവന്ന് മണവാട്ടിയായി പുറത്തു വന്നിരിക്കുന്നു. അപ്രകാരമല്ലാതെ അതിന് മറ്റ് യാതൊന്നുമായിരിക്കാൻ കഴിയുകയില്ല. ആ യഹൂദന്മാർ അവരുടെ ദിവസങ്ങളിൽ അവരുടെ പ്രവാചകൻ പറഞ്ഞ പ്രകാരം തന്നെ അവൻ വെളിപ്പെട്ടവരുടെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ അവരത് കാണേണ്ടിയിരുന്നു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കേണ്ട. എന്നാൽ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ ചെയ്ത പ്രവൃത്തികളെ വിശ്വസിക്കുക. അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ 40 വർഷക്കാലം മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു, ഞങ്ങൾക്കറിയാം ഞങ്ങൾ എവിടെ നിന്നാണെന്ന്. അവൻ പറഞ്ഞു, എന്നാൽ മന്ന തിന്നിട്ടും അവരെല്ലാം മരിച്ചുവല്ലോ, അതായത് നിത്യമായി വേർപെടുത്തപ്പെട്ടിരുന്നു. അവരെല്ലാം മരിച്ചു, 3 പേർ മാത്രമായിരുന്നു രക്ഷിക്കപ്പെട്ടത്. 2 കോടി ജനങ്ങളിൽ നിന്നും 2 പേരാണ് കടന്നുവന്നത്. അത് 1 കോടിയിൽ നിന്നും 1 ആകുന്നു. ആൺജാതിയിൽ നിന്നും പെൺജാതിയിൽ നിന്നുമുള്ള ശുക്ലം കുത്തിവെക്കുമ്പോൾ സാധാരണയായി 1 മുട്ടയാണ് ഉത്പാദന ശക്തി ഉള്ളതാകുന്നത്. 1 മുട്ട മാത്രവും 1 ബീജം മാത്രവുമാണ് ഉത്പാദന ശക്തി ഉള്ളതാകുന്നത്. നിങ്ങൾ കന്നുകാലികളെ സംഘരണം ചെയ്യുന്നത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിക്കുക, അവിടെ കോടിക്കണക്കിന് മുട്ടകളും കോടിക്കണക്കിന് ബീജങ്ങളും കടന്നു വരുന്നു. അവയെ ഒരുമിച്ച് ഗർഭാശയത്തിലേക്ക് തള്ളിവിടുമ്പോൾ ഒരു നാളത്തിൽ കൂടെ കടന്നുവന്ന് ഗർഭാശയത്തിൽ വെച്ച് തമ്മിൽ കണ്ടുമുട്ടുന്നു. അവയിൽ 1 മുട്ടയും കോടിക്കണക്കിന് മുട്ടകളും കോടിക്കണക്കിന് ബീജങ്ങളുമാകുന്നു. അവയിൽ 1 മുട്ട മാത്രം ഉൽപാദനശേഷിയുള്ളതാകുകയും 1 ബീജം മാത്രം ഉത്പാദനശേഷിയുള്ളതാകുകയും ചെയ്യുന്നു. അവയെല്ലാം ജീവനുള്ളതാകുന്നു. ചെറിയ പശുക്കിടാക്കൾ തമ്മിൽ ചുറ്റിത്തിരിയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. അതിന്റെ ഒരംശമെടുത്ത് തീപ്പെട്ടിക്കുള്ളിയിൽ വെച്ചിട്ട് ശ്രദ്ധിക്കാൻ കഴിയും. ദീമാസ് മറ്റുള്ളവരും ഇന്ന് രാത്രി ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം. അതെപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് ടെസ്റ്റ് ട്യൂബുകളിൽ അതെങ്ങനെയാണെന്ന് കാണിക്കുന്നതിനായി അദ്ദേഹം എന്നെ കൊണ്ടുപോയത് ഓർക്കുന്നുണ്ടായിരിക്കും. ടെസ്റ്റ് ട്യൂബുകളിൽ അതിന്റെ ഒരംശം തീപ്പെട്ടിക്കുള്ളിയുടെ അറ്റത്തെടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ 1000 പശുക്കിടാക്കളും കാളക്കുട്ടികളും ഉണ്ടാകുന്നു. എന്നാൽ അവയിൽ 1 മാത്രം ജീവിക്കാൻ കഴിയുന്നു. അവയിൽ 1 മാത്രം. ആ വലിയ ബീജത്തിന്റെ കൂട്ടത്തിൽ നിന്നും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവയിൽ 1 മാത്രം എഴിഞ്ഞു കടന്നു വരികയും മറ്റേ മുട്ടകളുടെ കൂട്ടത്തിൽ നിന്നും 1 മുട്ട മാത്രം കടന്നു വരികയും അവ തമ്മിൽ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. ബാക്കിയുള്ളതെല്ലാം നശിച്ചു പോകുന്നു. അവയെല്ലാം ജീവിച്ചിരുന്നു, എന്നിരുന്നാലും അവയെല്ലാം നശിച്ചുപോയി. എന്തുകൊണ്ടെന്നാൽ എന്തോ അവിടെ ആരോ അവിടെ അതിലൊന്നിനെ മാത്രം ഉത്പാദനശേഷി ഉള്ളതാക്കാൻ നിയോഗിച്ചിരുന്നു. എന്റെ സഹോദര, ഇത് മുൻനിർണയിക്കലാണ്. തീർച്ചയായും അത് ശ്രീമാൻ, അത് ആൺകുട്ടിയായിരിക്കുമോ അല്ലെങ്കിൽ പെൺകുട്ടിയായിരിക്കുമോ, ചുവന്ന മുടിയായിരിക്കുമോ കറുത്ത മുടിയായിരിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തായിരുന്നാൽ തന്നെയും ദൈവത്തിനത് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. അത് ദൈവത്താൽ തീരുമാനിക്കപ്പെടുന്നു. എനിക്കൊരു കന്യക ഗർഭം ധരിക്കുന്നതിലും കൂടുതലായ ഒരു മർമ്മമായിരിക്കുന്നു ഇത്. എന്നാൽ ശ്രദ്ധിക്കുക, അവരിൽ ബാക്കിയുള്ളതെല്ലാം നശിച്ചു പോകുന്നു. 2 കോടി ജനങ്ങൾ പാടിയും ഘോഷിച്ചും അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് അന്യഭാഷ സംസാരിച്ചുകൊണ്ട് അന്യഭാഷ സംസാരിച്ചിരുന്നില്ല. എന്നാൽ അങ്ങനെ മിസ്രയീമിൽ നിന്ന് പുറത്തു വന്നു. അവർ ബാക്കിയുള്ളവരെല്ലാം ചെയ്തതുപോലെ ആർത്തു വിളിക്കുകയും ദൈവത്തിന് സ്തോത്രം പാടുകയും സമുദ്രത്തിൽ കൂടിയുള്ള വഴിയിൽ മേലോട്ടും താഴോട്ടും നൃത്തം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ 2 പേർ മാത്രം വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചിരുന്നു. കാലേബും യോശുവയും 2 പേർ മാത്രമായിരുന്നു അവിടെ പ്രവേശിച്ചത്. കാലേബും അത് 1 കോടിയിൽ നിന്ന് 1 മാത്രമാകുന്നു. അത് സ്വാഭാവികമായ ജനനത്താലും 1 കോടിയിൽ നിന്ന് 1 മാത്രമാകുന്നു. അവർക്കെല്ലാവർക്കും ഒരേ രീതിയിലുള്ള അനുഗ്രഹങ്ങളായിരുന്നു കിട്ടിയിരുന്നത്. ഹോ, നിങ്ങൾ പെന്തിക്കോസ്തുകാർ ഇനിയും ഉണർന്നെഴുന്നേൽക്കുവാൻ താമസിക്കില്ലെന്ന് ഞാൻ ആശിക്കുന്നു. 1 കോടിയിൽ നിന്നും 1 മാത്രമാകുന്നു കടന്നു വന്നത്. നോക്കൂ, ഇന്ന് ലോകത്തിൽ ഏകദേശം 500 കോടി പേരിനെ മാത്രം വിളിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളുണ്ടെന്ന് കരുതപ്പെടുന്നു. യേശു ക്രിസ്തു വരികയാണെങ്കിൽ, ഇതേ സ്ഥിതി വിവരക്കണക്കനുസരിച്ച് യഥാർത്ഥമായി പോവുകയാണെങ്കിൽ 500 പേർ മാത്രമേ അവനോടൊപ്പം ഈ ലോകത്തിൽ നിന്നും പോകുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അതിലും കൂടുതൽ ആളുകൾ ഓരോ ദിവസവും ഈ ലോകത്തിൽ കാണാതെയായിക്കൊണ്ടിരിക്കുന്നു. അവർക്കിതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ശാസ്ത്രിമാർ പറഞ്ഞു. എന്നാൽ ഏലിയാസും മുമ്പേ വരേണ്ടത് എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്ത് എന്നവർ യേശുവിനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഏലിയാസ് വന്നു കഴിഞ്ഞു, എങ്കിലും നിങ്ങൾ അതിനെ അറിഞ്ഞുകൊള്ളുന്നില്ല. തിരുവെഴുത്ത് പ്രകാരം അവനിൽ സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതായ എല്ലാ കാര്യങ്ങളും അതേപോലെ നിവൃത്തിയായി. ഔവണ്ണ മനുഷ്യപുത്രനും അവരാൽ കഷ്ടപ്പെടുവാനുണ്ട്. അവർ അതിനെ തിരിച്ചറിഞ്ഞില്ല. അവരെല്ലാവരും സഭയിൽ ഉൾപ്പെട്ടിരുന്നവരും ജീവനുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്നവരുമായിരുന്നു. എന്നിരിക്കലും അവനെ തിരിച്ചറിഞ്ഞില്ല. ഒരു യഥാർത്ഥമായി വീണ്ടും ജനിച്ച ക്രിസ്ത്യാനി, ഒരു യഥാർത്ഥ ദൈവത്തിന്റെ സേവകൻ ഈ വചനം കേൾക്കുകയും അവൻ ആ സഭാ സമുദായങ്ങളിൽ കൂടെ നേരെ വാസ്തവമായും ഉത്പാദന ശേഷിയുള്ള വചനത്തിന്റെ നിലത്ത്, അതായത് ആ ശയിക്കുന്ന നിലത്ത് കടന്നു വീഴും. അവൻ വന്നത് ചെയ്യും. അവൻ അതങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യപ്പെടാൻ ദൈവം അതിനെ മുൻനിർണയിച്ചിരിക്കുന്നു. നിങ്ങളുടെ ആദ്യത്തെ വിവാഹത്താൽ തുടക്കത്തിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ എന്താണ് സത്യമെന്ന് നിങ്ങൾക്കറിയാം. അത് ഞാൻ പറഞ്ഞ കുഞ്ഞു കഴുകന്റെ മാതിരിയാണ്. അവൻ അന്ത്യകാലത്തേക്ക് അഭിഷേകം ചെയ്യപ്പെടുകയും ന്യായീകരിക്കപ്പെടുകയും ചെയ്യപ്പെട്ട ദൈവത്തിന്റെ വചനമായ മണവാളന്റെ ശബ്ദം കേൾക്കുകയും അതിനോടൊപ്പം പോവുകയും ചെയ്തു. നോഹയായിരുന്നു തന്റെ ദിവസത്തേക്കുള്ള ന്യായീകരിക്കപ്പെട്ട വചനം. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? ശരി. എന്നാൽ അവന്റെ സന്ദേശം ഇന്ന് പ്രവർത്തിക്കുകയില്ല. മോശയായിരുന്നു തന്റെ കാലത്തെ ന്യായീകരിക്കപ്പെട്ട വചനം. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? അതിപ്പോൾ പ്രവർത്തിക്കുകയില്ല. യേശുവായിരുന്നു, അല്ല, യോഹന്നാനായിരുന്നു ന്യായീകരിക്കപ്പെട്ട വചനം. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? യേശുവിന്റെ കാലത്ത് അത് പ്രവർത്തിക്കുകയില്ല. തീർച്ചയായും ഇല്ല. ശ്രീമാനെ, ഇല്ല. പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെയായിരുന്നു. അതിനുശേഷം സ്വർഗരാജ്യം. ബൈബിളിനെ ക്രമീകരിച്ചവരായ അപ്പസ്തോലന്മാർ, അതിനുശേഷം മതപരിഷ്കാരവുമായിട്ട് ഇതാ ലൂതർ കടന്നു വന്നു. അവന്റെ സഭ ഇന്ന് പ്രായോഗികമാകുകയില്ല. വെസ്ലിയുടെയും പ്രായോഗികമാകിയില്ല. പെന്തിക്കോസ്തുകാരുടെയും പ്രായോഗികമാകിയില്ല. അതെല്ലാം അവരവരുടെ ദിവസങ്ങളിൽ പ്രായോഗികമാക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇത് വേറൊരു കാലമാകുന്നു. ഇത് 7 മുദ്രകളെ പൊട്ടിക്കുന്ന കാലമാകുന്നു. ഇത് നിങ്ങൾക്ക് അപരിചിതമായി ഒന്നായി കേൾക്കാനിടയുണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നാൽ ദൈവം അത്രമാത്രം പരിപൂർണമായി അതിനെ ന്യായീകരിച്ചിരിക്കുന്നു. അതത്രമാത്രം പരിപൂർണമായിട്ട് അതിൽ യാതൊരു ചോദ്യം പോലുമില്ല. ഞാനിവിടെയുള്ള പ്രാദേശിക സഭയിൽ അതിനെ വിതറുകയല്ല, ഞാൻ രാജ്യത്തെങ്ങുമുള്ള ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. നോക്കൂ, നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, തന്റെ സമയത്തേക്കുള്ള അഭിഷേകം ചെയ്യപ്പെട്ട വചനത്തിൽ മുൻനിർണയത്താൽ നിങ്ങളൊരു ഭാഗമായിരിക്കുന്നു. നിങ്ങളത് കേട്ട ഉടനെ തന്നെ തിരിച്ചറിഞ്ഞു. നിങ്ങളത് കേട്ട ഉടനെ തന്നെ നിങ്ങളൊരു കഴുകനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കൂടാതെ നിങ്ങളുടെ തുടക്കം ഒരു സഭാ സമുദായത്തിലെ കോഴിക്കുഞ്ഞായിട്ടല്ല എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. എന്തോ അവിടെ പിശകുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞു. എന്തോ തെറ്റായിട്ടുണ്ട്. അത് ശരിയാണ്. കാരണം തുടക്കത്തിൽ നിങ്ങളൊരു കെണിയിൽ വീഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞു. മണവാളനായി അവൻ നിങ്ങളുടെ ലജ്ജയെടുത്ത് മാറ്റുകയും അതിനെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കുകയും ജീവന്റെ രക്തത്താലുള്ള വിസ്മൃതിയുടെ മഹാസമുദ്രത്തിൽ എറിഞ്ഞുകളഞ്ഞു വരിക്കുന്നു. വേദപുസ്തകം അപ്രകാരമാണ് പറയുന്നത്. നിങ്ങൾ ആദ്യം വിവാഹം കഴിക്കപ്പെട്ടിരുന്നതായ നിങ്ങളുടെ ഭർത്താവ്, അതായത് അഭിഷേകം ചെയ്യപ്പെട്ട മണവാളൻ, നിങ്ങളെ മുൻകൂട്ടി നിയോഗിക്കുകയും സഭയാലുള്ള ജലസ്നാനത്താൽ വെടിപ്പാക്കുകയും. അത് കേട്ടിട്ട് ശരിയായി തോന്നുന്നില്ല. നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നുണ്ടോ? അപ്രകാരം പഞ്ചാംഗത്തിൽ കണ്ടുപിടിക്കാൻ പറ്റിയെന്നിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ ബൈബിളിൽ അതില്ല. വചനത്താലുള്ള ജലസ്നാനത്താൽ വെടിപ്പാക്കിയിരിക്കുന്നു എന്നാകുന്നു. സഭയാലുള്ളതല്ല, എന്നാൽ വചനത്താലുള്ളതാകുന്നു. നിങ്ങൾ പരിപൂർണമായും ന്യായീകരിക്കപ്പെട്ടിട്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം തുടക്കത്തിൽ ചെയ്തിട്ടില്ല എന്നായിരിക്കുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ നാം എടുക്കപ്പെടുന്നതിനോടൊപ്പം ഇത് സഭയോടുള്ള എന്റെ സന്ദേശമാകുന്നു. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തോടു കൂടെയും ദൈവത്തിന്റെ വചനത്തിലും നിൽക്കുകയാണെങ്കിൽ എല്ലാ ആമേനിലും എല്ലാ വള്ളിയിലും പുള്ളിയിലും നിൽക്കണം. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? പതിരിനെ വിട്ടിട്ട് സൂര്യപ്രകാശം ലഭിച്ചിട്ട് പക്വത പ്രാപിക്കാൻ കഴിയുന്നതായ ഗോതമ്പ് മണിയിലേക്ക് കടന്നു വരിക. ഒന്നിച്ചു ചേർന്ന് വന്നുകൊണ്ടിരിക്കുന്നതിനെ ഞാൻ കേൾക്കുന്നു. ആദ്യത്തെ സ്ഥാനത്ത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ലാത്ത വിധം പരിപൂർണമായും ന്യായീകരിക്കപ്പെട്ട് നിങ്ങൾ നിൽക്കുന്നു. ഹല്ലേലൂയ. ഒരു കൃതജ്ഞതയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എനിക്ക് വാസ്തവമായും യഥാർത്ഥമായി അനുഭവപ്പെടുന്നു. എനിക്ക് എന്തെങ്കിലും അറിയാവുന്നതായിട്ടുള്ളതിനേക്കാൾ അധികമായി ഞാൻ നന്ദിയുള്ളവനാകുന്നു. നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ പുത്രന്റെ വിശുദ്ധിയും ചാരിത്രശുദ്ധിയുമുള്ള പാപമില്ലാത്ത മണവാട്ടിയാകുന്നു. ദൈവത്തിന്റെ ആത്മാവിൽ ജനിക്കപ്പെട്ട എല്ലാ പുരുഷനും സ്ത്രീയും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വെടിപ്പാക്കപ്പെട്ടിട്ട് ദൈവത്തിന്റെ എല്ലാ വചനത്തിൽ വിശ്വസിക്കുകയും നിങ്ങൾ ഒരിക്കലും ആദ്യസ്ഥാനത്ത് പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. നിങ്ങൾ സമ്പൂർണയാകുന്നു. യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളെ സമ്പൂർണയാക്കുന്നു. അന്ന് രാവിലെ എനിക്ക് മരിക്കേണ്ടിയിരുന്നു. ആരോ ഒരു മനുഷ്യൻ എന്റെ സ്ഥാനമെടുത്തു. ആ പാപത്തിന് വേണ്ടി എനിക്ക് മരിക്കാൻ കഴിയുകയില്ല. ആരോ എന്റെ സ്ഥാനമെടുത്തു. വചനമാകുന്ന യേശു എന്റെ സ്ഥാനത്തെ എടുത്തു. അവനൊരു പാപിയായ എന്നെ പോലെയായി. അതിനാൽ എനിക്ക് അവനെ പോലെ വചനമാകുവാൻ കഴിഞ്ഞു. ആമേൻ. ഞാൻ ആ വചനത്തെ, സഭയല്ല, വചനത്തെ മുറുകെ പിടിക്കട്ടെ. ആമേൻ. ഹോ, ആത്മീക സംയോജനം ഇപ്പോൾ സഭയിലാകുമ്പോൾ വചനം ജഡമാകുകയും ജഡം വചനമാകുകയും ചെയ്തിട്ട് ഈ അന്ത്യനാളുകളിൽ എന്ത് സംഭവിക്കുമെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് പോലെ അത് വെളിപ്പെടുകയും ന്യായീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അത് ദിവസം തോറും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ മരുഭൂമിയിൽ വെച്ച് അത് അത്രയും വേഗം കൂടി വന്നിട്ട് സംഭവിച്ചിരിക്കുന്നതായ കാര്യങ്ങളോടും മറ്റും കൂടി എനിക്ക് ഒത്തു നടക്കാൻ പോലും കഴിയുന്നില്ല. അത്രയും വേഗതയിലാണ് ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യേശു തന്റെ സഭയുമായി സംയോജനത്തിലായിരിക്കേണ്ടതിനായുള്ള അവന്റെ വരവിനോട് നാം അടുത്തിരിക്കുന്നു. അവിടെ വചനം വചനമായിരിക്കും. പരിശുദ്ധാത്മാവിന്റെ വിളി ഇന്ന് ഹൃദയങ്ങളെ തിരയുന്നു. അവിടെ നിങ്ങൾ പൂർണ്ണതയോടെ നിൽക്കുന്നു. ആദ്യത്തെ സ്ഥാനത്ത് നിങ്ങൾ ഒരിക്കലും പാപം ചെയ്തിട്ടിരുന്നില്ല. ദൈവത്തിന് അത് അറിയുക പോലുമില്ല. അത് മറവിയുടെ മഹാസമുദ്രത്തിലായിരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും അത് ചെയ്തിരുന്നില്ല. നിങ്ങൾ ദൂഷണക്കാരനാൽ അതിനാൽ പഴി ചുമത്തപ്പെട്ടിരുന്നു. എന്നാൽ ആദ്യ മുതൽ തന്നെ നിങ്ങൾ ദൈവത്തിന്റെ പുത്രനോ അല്ലെങ്കിൽ പുത്രിയോ ആയിരിക്കാനായിട്ട് മുൻനിർണയിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ വെടിപ്പാക്കപ്പെട്ടിട്ട് അവിടെ നിൽക്കുന്നു. നിങ്ങളുടെ വിവാഹമോചനത്തിന്റെ പഴയ പുസ്തകം എടുത്തു കളയപ്പെടുകയും അത് നശിച്ചിരിക്കുകയും അതിന്റെ അസ്തിത്വം ദൈവത്തിന്റെ മനസ്സിൽ നിന്ന് പോലും പരിപൂർണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിന്റെ രക്തത്തിൽ കഴുകപ്പെട്ട ചാരിത്രശുദ്ധിയുള്ള മണവാട്ടി നിങ്ങളാകുന്നു. വിലയേറിയതും ചാരിത്രശുദ്ധിയുമുള്ള പാപമില്ലാത്ത ദൈവപുത്രൻ താൻ സ്വയമായിരിക്കുന്നത് പോലെ ശ്ലോകാരംഭം മുമ്പേ തന്റെ പിതാവിന്റെ മാർവിടത്തിൽ നിന്നും മുൻനിർണയിക്കപ്പെട്ടവരെ കൈക്കൊള്ളുന്നതിനു വേണ്ടി സ്വയം ജഡമായിട്ട് വെളിപ്പെട്ടതും തന്റെ സ്വന്തം രക്തത്താൽ കഴുകപ്പെട്ടതായ വിശുദ്ധിയും കലർപ്പില്ലാത്തതുമായ വചനമെന്ന മണവാട്ടിയോടുകൂടെ നിൽക്കുന്നു. ദൈവത്തിന്റെ ഏറ്റവും മഹത്തായ ഗുണമായിട്ട് വിളിക്കപ്പെടുന്ന സ്നേഹം അവനാകുന്നു. നിങ്ങൾ എന്തായിരുന്നാലും ദൈവത്തിന്റെ ദാസന്മാരാകുന്നു. ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തായിരുന്നാൽ തന്നെയും നിങ്ങളുടെ സ്ഥാനം എവിടെയാകുന്നു അതാകുന്നു. ദൈവം തന്റെ സഭയിൽ അപ്പോസ്തോലന്മാരായും പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും ഇടയന്മാരുമായി നിയമിച്ചിരിക്കുന്നു. അവനത് തന്റെ സ്വന്തമായ മുൻനിർണയിക്കലിന്റെ ശക്തിയാൽ നിയമിച്ചിരിക്കുന്നു. നിങ്ങളായിരിക്കുന്നു അതിന്റെ തുടക്കം. നിങ്ങളുടെ ആദ്യത്തെ വിവാഹം റദ്ദ് ചെയ്യപ്പെട്ടു. നിങ്ങളുടെ ആദ്യ സ്ഥാനത്ത് നിങ്ങൾ ഒരിക്കലും അത് ചെയ്തിരുന്നില്ല. കാരണം ഒരൊറ്റ കാര്യത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് ദൈവം സ്വയമായി താഴെ വന്ന് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ രൂപത്തിൽ നിങ്ങളുടെ സ്ഥാനത്തെ എടുക്കുകയും വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ നിങ്ങളെ വെടിപ്പാക്കി ശുദ്ധീകരിക്കുകയും ചെയ്തു. അത് വചനമാകുന്നു, സഭാസമുദായമല്ല. വചനം നിങ്ങളെ വെടിപ്പാക്കുന്നു. വചനമാകുന്ന ജലസ്നാനത്തിൽ നിങ്ങൾ നിൽക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എങ്ങനെ കഴുകപ്പെടും? നിങ്ങൾ ഇപ്പോഴും ഹൗവയെ പോലെ തന്നെ കരയുള്ളവളായിരിക്കും. ഓ, വിലയേറിയതായി മരിക്കുന്ന കുഞ്ഞാടെ, അവിടുത്തെ വിലയേറിയ രക്തം ദൈവത്തിന്റെ വില കൊടുത്ത് മോചിക്കപ്പെട്ടതായ എല്ലാ സഭയും ഇനിയും പാപം ചെയ്യാതെ രക്ഷിക്കപ്പെടുന്നതുവരെ അതിന്റെ ശക്തി നഷ്ടപ്പെടുകയില്ല. പാപം എന്താകുന്നു? പാപം അവിശ്വാസമാകുന്നു. ദൈവത്തിൽ അവിശ്വാസം ദൈവം വചനമാകുന്നു. അത് വിശുദ്ധിയുള്ളതും നിഷ്കളങ്കവുമാകുന്നു. ഓ ഹാലലൂയ, ആകാശങ്ങളിലേക്ക് ഉടനെ തന്നെ എടുക്കപ്പെടാനിരിക്കുന്നു. ആമേൻ. അവൾ ഒരുങ്ങി തയ്യാറായി നിൽക്കുന്നു. ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ വസ്ത്രങ്ങൾ ചൊരിയപ്പെട്ട രക്തമാകുന്ന വചനത്താൽ വെളിപ്പാക്കിയിരിക്കുന്നു. വചനം രക്തമായി തീർന്നു. വചനം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുകയും ആ ചൊരിയപ്പെട്ട വചനത്തിൽ നിങ്ങൾ വെടിപ്പാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. വചനം ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വചനത്താലുള്ള ദൈവത്തിന്റെ ജീവൻ ചൊരിയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഈ വേശ്യകളുടെ അഴുക്കിൽ നിന്നും വചനമാകുന്ന ജലസ്നാനത്താൽ വെടിപ്പാക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നതിനു വേണ്ടി വചനം നിങ്ങൾക്കായി ചൊരിയപ്പെട്ടിരിക്കുന്നു. ആ വചനം നിങ്ങളുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും ദൈവത്തിലും അവന്റെ വചനത്തിലും ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അത് സത്യമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ദൈവം ഇറങ്ങി വന്നതിനെ ന്യായീകരിക്കുകയും തെളിയിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അറിയാൻ കഴിയും. നിങ്ങൾ പറഞ്ഞേക്കാം ശരി, എന്നാൽ ഞാൻ ആ രീതിയിൽ വിശ്വസിക്കുന്നില്ല. യേശുവിന്റെ രീതി അവർ വിശ്വസിച്ചിരുന്നില്ല, എന്നാൽ ദൈവം അത് തെളിയിച്ചു കാണിച്ചു. നോഹയുടെ വഴിയും അവർ വിശ്വസിച്ചിരുന്നില്ല, മോശയുടെ രീതിയും അവർ വിശ്വസിച്ചിരുന്നില്ല. ബിലയാമന്റെ വാക്കുകളെ അതിനുവേണ്ടി എടുക്കാൻ അവർ തയ്യാറായിരുന്നു. നാം എല്ലാവരും ഒരുപോലെ ഉള്ളവരാകുന്നു, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തമ്മിൽ ഒരുമിച്ച് കൂടാം. ഇത് ബിലയാമന്റെ രീതിയാകുന്നു. അവിശ്വാസികളുടെ ഇടയിൽ നിന്നും നിങ്ങളെ തന്നെ വേർതിരിപ്പീൻ എന്ന് ബൈബിൾ പറയുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളത് മാത്രമല്ല, എന്നാൽ നിങ്ങളൊരു കല്യാണത്തിനായി ആകാശങ്ങളിലേക്ക് പോകുന്നു. കൂടാതെ നിങ്ങൾ സ്വയമായി അർഹിക്കപ്പെടാൻ കഴിയാത്ത കൃപയെന്ന മുൻനിർണയിക്കപ്പെട്ട വിവാഹത്തിന്റെ നാട നിങ്ങൾ ധരിച്ചിരിക്കുന്നു. ദൈവം സ്വയമായാണ് അത് ചെയ്തിരിക്കുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നിന്നെ അറിഞ്ഞിരിക്കുന്നതിനാൽ ആ വിവാഹത്തിന്റെ നാളെ അവൻ നിങ്ങളുടെ മേൽ വീഴ്ത്തിയിട്ട് നിങ്ങളുടെ പേര് പുസ്തകത്തിലിട്ടു. എന്തൊരു കൃതജ്ഞതയാകുന്നു ഇത്! ഹാലലൂയ, നമ്മുടെ ദൈവത്തെ സ്തുതിപ്പീൻ. ഇപ്പോൾ ഈ യോഗം തീരുന്നതിന് മുമ്പ് എനിക്കിത് പറയേണ്ടിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അതറിയാം, അതായത് ആധുനിക സഭയായ പെന്തിക്കോസ്റ്റ് സഭ അതിന്റെ ഇപ്പോഴുള്ള അവസ്ഥയിൽ അതിനെയും ബാക്കി എല്ലാ സഭാ സമുദായങ്ങളെയും തമ്മിൽ ഒത്തൊരുമിച്ച് അവയെല്ലാം കൂടി ഞാൻ ഒരു കെട്ടിലാക്കുന്നു. കാരണം അവർ ഒരു കെട്ടിലാകുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അവൻ ആദ്യം കളകളെ ഒരുമിച്ച് കെട്ടുകയും അവയെ തീയിലിടുകയും ചെയ്യുന്നു. അവൻ ആദ്യം എല്ലാ ഗോതമ്പിന്റെ കളയെടുത്തിട്ട് തീയിലിട്ട് ചുട്ടുകളയുകയും എന്നിട്ട് തന്റെ ഗോതമ്പ് മണിയെടുത്ത് തന്റെ വീട്ടിൽ കൊണ്ടുപോകുകയും ചെയ്യും. അവയെല്ലാം കൂടി ഒരു കെട്ടിൽ ഒരുമിച്ച് കൂട്ടുന്നു. മെത്തഡിസ്റ്റിന്റെ കെട്ടും ബാപ്റ്റിസ്റ്റിന്റെയും പെന്തിക്കോസ്തുകാരുടെയും എല്ലാം കൂടി ഐക്യസഭാ സമിതിയിലേക്ക് പോകുന്നു. അത് ശരിയാണ്, അവയെല്ലാം തീയിലിട്ട് ചുട്ടുകളയപ്പെടുന്നു. ആധുനിക സഭകൾ അതിന്റെ ഇപ്പോഴുള്ള അവസ്ഥയിൽ, ഇപ്പോഴുള്ള പരിതസ്ഥിതിയിൽ ദൈവത്തിന്റെ ഈ ദിവസത്തേക്കുള്ള സഭയ്ക്ക് കൊടുത്തിരിക്കുന്നതായ മഹത്തായ ചുമതലയെ തീർക്കുവാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എത്രമാത്രം പെന്തിക്കോസ്തുകാർക്ക് ഇതിനോട് ആമേൻ പറയാൻ കഴിയും! അത് ശരിയാണ്. ഞങ്ങൾ വണ്ണസുകാരനെന്നും ടൂനസുകാരനും ഇതെന്നും അതെന്നും മറ്റതെന്നും പറഞ്ഞ് ബഹളമയ്ക്കുകയും വഴക്കിടുകയും ചെയ്യുന്നു. ഒന്നിതാകുന്നു, ഒന്ന് മറ്റേതാകുന്നു, ഒന്നതാകുന്നു. അവരെല്ലാവരും വചനത്തിന്റെ പരീക്ഷണത്തെ അഭിമുഖീകരിക്കാൻ ഭയപ്പെടുന്നു. അതിനെക്കുറിച്ച് അവരോട് പറയുകയാണെങ്കിൽ അവർ പറയും, എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല, അതായത് വിശ്വസിക്കാൻ കഴിയില്ല, അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല എന്നവർ പറയും. ഏത് രീതിയിലുള്ള മമ്മയും പപ്പായുമാണ് നിങ്ങൾക്കുള്ളതെന്ന് അത് കാണിക്കുന്നു. നിങ്ങളൊരു പ്രസ്ബിറ്റേറിയൻ സംസ്ഥാനക്കാരനോ അല്ലെങ്കിൽ മറ്റെന്തോ ആയിരുന്നേക്കാം, നിങ്ങൾ ഇതോ അതോ അല്ലെങ്കിൽ മറ്റെന്ത് വേണമെങ്കിലും ആയിരുന്നേക്കാം, എന്നാൽ നിങ്ങളൊരു ദൈവമകനായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ പെന്തിക്കോസ്റ്റ് സഭ യാതൊരു കാരണവശാലും അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കനുസരിച്ച് ഈ അന്ത്യകാലത്തെ സന്ദേശിച്ച് വഹിച്ചുകൊണ്ട് പോകാൻ കഴിയില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് കഴിയുമോ? വേദപുസ്തകത്തിലെ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ വചനങ്ങളുമായിട്ട് അതിന് യോജിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നത്? അവർക്കത് ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, സഭാ സമുദായങ്ങൾ വെളിയിലായിരിക്കുന്നു. അത് ശരിയാണ്, അത് ഇതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളിലായിരിക്കും നടക്കുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, സഭാ സമുദായങ്ങളുടെ എല്ലാ പദവിയിലുള്ളതായ സഭാ സമുദായങ്ങളും പെന്തക്കോസ്തുകാരും എല്ലാം മരിച്ചിരിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് ഈ സന്ദേശത്തിലേക്ക് വീണ്ടും ജനിച്ചവരായ ക്രിസ്ത്യാനികളോടാണ്. നിങ്ങളുടെ ആദ്യ ഭർത്താവ് മരിച്ചു, അവൻ മരിച്ചുവെന്ന് നിങ്ങൾക്കറിയാം. ദൈവം അതിനെ നശിക്കാനിടയാക്കി, അത് തീർന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവിധ ശാസ്ത്രീയപരമായ രീതികളോടും കൂടിയ പേരിന് മാത്രം വിളിക്കപ്പെടുന്ന ബൈബിൾ സ്കൂളുകളും മറ്റെല്ലാം നശിച്ചിരിക്കുന്നു. എന്താണത് ചെയ്തത്? അത് വേർപെടുത്തിയിരിക്കുന്നു. ഇവിടെ വണ്ണസുകാരെന്നും അവിടെ ട്രിനിറ്റിക്കാരും ഇവിടെ ടൂനസുകാരും അവിടെ മറ്റുള്ളവരെല്ലാം കൂടി ഇപ്രകാരമുള്ള ഒരു കുഴച്ചിലായിട്ട് അവരെ തന്റെ പെന്തിക്കോസ്തുകാരെന്ന് സ്വയം വിളിക്കുന്നു. ഞാനൊരു ചെറുപ്പക്കാരനായ വ്യക്തിയുടെ അടുക്കൽ, അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടാകും, കൂടാതെ ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീയുടെ അടുത്ത് പോയിരുന്നു. അവർ ഒരു വിശേഷ സഭയിൽ ഉൾപ്പെട്ടിരുന്നു, അവർ തമ്മിൽ വേർപെട്ടിരിക്കുന്നു എന്ന് അവൾ എന്നോട് പറഞ്ഞു. എന്താണ് കാര്യമെന്ന് ഞാൻ ചോദിച്ചു. ശരി, ഞങ്ങൾ രണ്ട് വ്യത്യസ്ത വിശ്വാസക്കാരാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഓ എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ കത്തോലിക്കക്കാരിയാണോ? അവൾ പറഞ്ഞു, അല്ല. അവൾ ഉൾപ്പെട്ടിരുന്നതായ സഭാ സമുദായത്തെ അവൾ എന്നോട് പറഞ്ഞു. അതൊരു പെന്തിക്കോസ്റ്റ് സഭയായിരുന്നു. അദ്ദേഹം എന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹവും ഒരു പെന്തിക്കോസ്റ്റ് സഭക്കാരൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ മറ്റൊരു സമുദായക്കാരനായിരുന്നു. ഹോ, റോമൻ കത്തോലിക്ക സഭയാണ് പെന്തിക്കോസ്തുകാരെ തുടങ്ങിയെന്ന് നിങ്ങൾക്കറിയാമോ? അത് സത്യമാണെന്ന് എത്ര പേർക്കറിയാം? അതിപ്പോഴെത്തിയിരിക്കുന്നിടത്ത് എത്താൻ 2000 വർഷങ്ങളോളം എടുക്കുകയും തിരുവഴുത്തിൽ നിന്ന് യാതൊരു കാര്യങ്ങളും അതിലെടുക്കുന്നില്ല. പെന്തക്കോസ്തുകാർ ഇപ്പോൾ പോകുന്ന അതേ അവസ്ഥയിൽ തുടരുകയാണെങ്കിൽ 20 വർഷങ്ങൾക്കുള്ളിൽ അവർ ഇപ്പോഴായിരിക്കുന്നതിലും തീരെ മോശമാകും. തീർച്ചയാണ്. എന്താകുന്നു ഇത്? എന്താകുന്നു ഇത്? അവരുടെ പപ്പായും മാമായും ആരാണെന്ന് നോക്കുക. അവരുടെ സ്ത്രീകളെ മുടി കത്തിരിക്കാൻ ഇടയാക്കുന്നു. അവർ സഭയിൽ അംഗമായിരിക്കുന്നിടത്തോളം അവർക്ക് വേണ്ടിയത് എന്തും ചെയ്യാൻ കഴിയും, അതുമാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. ഹോ, ദൈവത്തിന്റെ ശാപം കൂടിക്കൊണ്ടിരിക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. ദൈവം അത് നേരെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഇടുകയും നിങ്ങൾ കണ്ണടക്കുകയും അതിലേക്ക് നോക്കാൻ പരാജയപ്പെടുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ സത്യവചനം 7 മുദ്രകളിൽ കൂടി ന്യായീകരിക്കപ്പെടുകയും അത് ശരിയാണെന്ന് തെളിയിക്കപ്പെടുകയും അവൻ ചെയ്തിരുന്ന വാഗ്ദത്തത്തെ വലിയ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും രാജ്യത്തെങ്ങും ആകാശങ്ങളിൽ സാക്ഷീകരിച്ചിരിക്കെ നിങ്ങൾ നിങ്ങളുടെ മനസ്സലിവിനെ അടച്ചു കളഞ്ഞിരിക്കുന്നു. നിങ്ങൾ മിണ്ടാതിരുന്നിട്ട് പറയും, എനിക്കറിയില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹോ ദൈവമേ, നിങ്ങൾ മരിച്ചിരിക്കുന്നു, പാപങ്ങളിലും അപരാധങ്ങളിലും മരിച്ചിരിക്കുന്നു, എന്നിട്ട് അറിയുന്നു പോലുമില്ല, നിങ്ങൾ മരിച്ചിരിക്കുന്നു. ഓ ദൈവമേ, സഭയുടെ ഈ അവസ്ഥയിൽ ഈ അന്ത്യനാളുകളിൽ അതിനെ തീർക്കുവാൻ കഴിയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മലാഖി 4 അതെങ്ങനെ കൊണ്ടുവരാൻ കഴിയും? അതിനെങ്ങനെ ചെയ്യാൻ കഴിയും? അങ്ങനെ ഒരു കാര്യത്തിൽ അവർക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. എങ്ങനെ അത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ട് ലൂക്കോസ് 17:30 കൊണ്ടുവരാൻ കഴിയും? അവസാന നാളുകളിലേക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നതായ മറ്റ് തിരുവെഴുത്തുകളെ അവർക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും? അതിനെ നിഷേധിക്കുന്നതിനാൽ അതിനെ ചെയ്യുവാൻ കഴിയുകയില്ല. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവെങ്കിലും നടക്കും. അന്ന് സോദോം ഏതവസ്ഥയിലായിരുന്നു എന്ന് നിങ്ങൾ നോക്കുക. ഇന്നത്തെ സഭയുടെ അവസ്ഥയെ നോക്കുക. തെരഞ്ഞെടുക്കപ്പെട്ടവനായ അബ്രഹാമിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കുക. ബില്ലി ഗ്രഹാമിനെയും ഓറൽ റോബർട്ടിനെയും മറ്റുള്ളവരെയും ഈ സഭാ സമുദായങ്ങളുടെ ഇടയിൽ അവരോടുകൂടെ നോക്കുക. തെരഞ്ഞെടുക്കപ്പെട്ട അബ്രഹാമിന്റെ സഭ കടന്നുവരുന്നത് ശ്രദ്ധിക്കുക. ഏത് രീതിയിലുള്ള അടയാളമാണ് യേശു സ്വയമായിട്ട് ദൈവത്തിന്റെ അവതാരമായിട്ട് മനുഷ്യ ശരീരത്തിലായിട്ട് അവിടെ നിന്നുകൊണ്ട് ചെയ്തതെന്ന് നോക്കുക. നിങ്ങൾ പറഞ്ഞേക്കാം അതൊരു ദൂതനായിരുന്നുവെന്ന്, അത് ദൈവമായിരുന്നുവെന്ന് ബൈബിൾ പറയുന്നു. കർത്താവും ദൈവവുമായ എലോഹീം മനുഷ്യ ശരീരത്തിൽ അവിടെ നിന്നുകൊണ്ട് എന്ത നാളുകളിൽ അവൻ തന്റെ സഭയെ അതുപോലെ അഭിഷേകം ചെയ്തിട്ട് അത് ദൈവം മനുഷ്യ ശരീരത്തിലായിട്ട് വീണ്ടും പ്രവർത്തിക്കുമെന്നുള്ളതിനെ അത് കാണിക്കുന്നു. സോദോമിന്റെ കാലത്തെ പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവെങ്കിലുമായിരിക്കും. അതേ രീതിയിലുള്ള കാര്യം തന്നെ നിങ്ങൾക്കതിനെ തിരുവെഴുത്തിൽ കാണാൻ കഴിയും. നിങ്ങൾ തിരുവെഴുത്തുകളെ വായിക്കുകയും ചോദന ചെയ്യുകയും ചെയ്യുന്നു. അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. ഇവയെ അതിന് സാക്ഷ്യം പറയുന്നു. അതുകൊണ്ട് അവർ മഴിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് നമുക്കറിയാം. അതിന്റെ സ്വന്തമായ സ്വാർത്ഥതയും ശാസ്ത്രീയതയും വിദ്യാഭ്യാസപരമായ പദ്ധതിയിൽ അത് നശിക്കാൻ ദൈവം അതിനിടയാക്കട്ടെ. എല്ലാ പെന്തിക്കോസ്തുകാരും ആ പഴയ സഹോദരനായ റൌട്ടും മറ്റും ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ഒരു കുട്ടിയെ ബൈബിൾ സ്കൂളിലേക്കും മറ്റും അയക്കുന്നതിനെ കുറിച്ച് പറയും. അവരപ്പോൾ നിങ്ങളെ സഭയിൽ നിന്ന് പുറത്താക്കുമായിരുന്നു. എന്നാലോ ഇപ്പോൾ അതൊരു വലിയ കാര്യമാകുന്നു. എന്റെ മകൻ ബൈബിൾ സ്കൂളിലാണ് പഠിക്കുന്നത്. എന്നാൽ അവൻ അവന്റെ കുഴിമാടം തോണ്ടുകയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇന്നത് അവർക്ക് എടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ അജ്ഞതയെ പിന്താങ്ങുവാൻ ശ്രമിക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? ഞാനത് ചെയ്യുന്നില്ല. നാം ജീവിക്കുന്നതായി ബുദ്ധിപ്രധാനമായ കാലത്ത് ഇതും സഭയുമായി ഒരു വ്യത്യാസമുണ്ടെന്ന് കാണിക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. അവിടെ സഭ ശാസ്ത്രത്താലും ഇപ്രകാരം വിളിക്കപ്പെടുന്നതായ ആകൃതികളാലും അതുപോലെയുള്ള കാര്യങ്ങളാലും ഗർഭവതിയായിരിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തെ ഊഹിച്ചെടുക്കാൻ കഴിയുകയില്ല. കാരണം അന്നുണ്ടായിരുന്ന പുരോഹിതന്മാർ ദൈവത്തെ അത്രമാത്രം പരിപൂർണമായി ഊഹിച്ചെടുത്തിട്ട് എങ്ങനെയാണ് മശീഹ വരുന്നതെന്ന് അവർ അറിഞ്ഞിരുന്നു. എന്നാൽ അവർ ഊഹിച്ചതിൽ നിന്നും അത്രമാത്രം വ്യത്യസ്തമായ രീതിയിലാണ് അവൻ വന്നത്. അത് ശാസ്ത്രപരമായിരുന്നില്ല. നിയമപരമായി ജനിക്കാതെ എങ്ങനെ ഈ മനുഷ്യന്, എവിടെയാണ് അവൻ സ്കൂളിൽ പോയിട്ടുള്ളത്, അവന്റെ വിദ്യാഭ്യാസം എവിടെ നിന്നാണ്, എവിടെ നിന്നാണ് അവൻ അക്ഷരവിദ്യ കിട്ടിയത്, നീ ഞങ്ങളെ പഠിപ്പിക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത്, നീ വ്യഭിചാരത്തിൽ ജനിച്ചിരിക്കുന്നുവെന്ന് മറ്റെല്ലാം അവർ അവനെക്കുറിച്ച് പറഞ്ഞു. ഓ ദേവനമേ, അത് തന്നെയാണ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നതെന്ന് നോക്കൂ. അത് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നില്ലേ? എല്ലാം അവരുടെ മതശാസ്ത്രത്തിലായിരിക്കുന്നു. അവരുടെ ബൈബിൾ സ്കൂൾ എന്താണോ പറയുന്നത് അതാണ് മതശാസ്ത്രം. അപ്രകാരമാണ് അവർക്കത് ആവശ്യമായിരിക്കുന്നത്. അപ്രകാരം അതാകേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അതാകുന്നില്ല. ദൈവം എല്ലായ്പ്പോഴും അവരെ വെട്ടികളാക്കുന്നു. അതെല്ലായ്പ്പോഴും വ്യത്യസ്തമായ രീതിയിലാണ് വരുന്നത്. അത് നോഹയുടെ സമയത്ത് ഇപ്രകാരം ചെയ്തു, അത് മോശയുടെ സമയത്ത് പ്രകാരം ചെയ്തു, അത് ക്രിസ്തുവിന്റെ സമയത്തും ഇത് തന്നെ ചെയ്തു, യോഹന്നാന്റെ സമയത്തും ഇത് ചെയ്തു, ശിഷ്യന്മാരുടെ സമയത്തും ഇത് ചെയ്തു, വെസ്ലിയുടെ സമയത്തിനും അത് ചെയ്തു, ലൂഥറിന്റെ സമയത്തും ഇത് ചെയ്തു, പെന്തക്കോസ്തുകാരുടെയും സമയത്ത് ഇത് ചെയ്തു. അങ്ങനെ അത് വീണ്ടും ആയിരിക്കുന്നു. അത് അതിന്റെ മാതൃകയെ മാറ്റുകയില്ല. അതെപ്പോഴും ഒരേ കാര്യത്തിലായിരിക്കുന്നു. അതിപ്രകാരം മതപരിഷ്കാരത്തിൽ കൂടി മാത്രം 6 കാലഘട്ടങ്ങളിൽ കൂടി വന്നിട്ട് വെളിപാട് 10 അധ്യായത്തിലെ 7-ാമത്തേത് വരെ വന്നിട്ട് പറഞ്ഞു ഈ സമയത്ത് അത് മാറിപ്പോകും. അങ്ങനെ അത് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഈ യോഗം തീർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഞാൻ പറയുന്നു, ഈ മഹത്തായ ചുമതലയെ അവർക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? അവർ മരിച്ചിരിക്കുന്നുവെന്ന് നാം അറിയുന്നു. ശാസ്ത്രീയ യുഗത്തിൽ കൂടിയും എല്ലാം ദൈവം അവരെ മരിക്കുവാനിടയാക്കിയിരിക്കുന്നു. അതിൽ കൂടെ അവൻ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? സഭാസമുദായമല്ലാത്ത മണവാട്ടിയുടെ മേൽ 7 മുദ്രകളുടെ മർമ്മം വെളിപ്പെടുത്തി കാണിച്ചു. ഒരു സഭാസമുദായത്തിലുള്ളവർക്ക് 7 മുദ്രകൾ എങ്ങനെ സ്വീകരിക്കാൻ കഴിയും? അതുപോലെ സർപ്പത്തിന്റെ വിത്തും മറ്റു കാര്യങ്ങളും. ഈ കാര്യങ്ങൾ പരിപൂർണമായും ഈ 7 മർമ്മങ്ങൾ മുഴുവനായും തന്നെ അവർ പഠിപ്പിച്ചിരിക്കുന്നതിൽ നിന്നും വിരുദ്ധമാകുന്നു. കാരണം അവർ ബൈബിൾ സ്കൂളിൽ നിന്നും പഴയ പാഠങ്ങൾ എടുത്തിരിക്കുന്നു. 7 മുദ്രകളെ ദൈവം മലയുടെ മുകളിൽ വെച്ച് തുറന്നപ്പോൾ, ദൈവമേ ഇത് സത്യമല്ലെങ്കിൽ ഞാൻ ഈ പ്രസംഗപീഠത്തിൽ വെച്ച് തന്നെ അവനെ മരിക്കാനിടയാക്കട്ടെ. അവനെ അരിസോണയിലേക്ക് പോകാനും അവിടെ വരുഭൂമിയിൽ വെച്ച് എന്ത് സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ചും 1.5 വർഷം മുമ്പ് ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു. കൂടാതെ 7 ദൂതന്മാർ അവിടെ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന മനുഷ്യർ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. കൂടാതെ മാസികകളും മറ്റും, ലൈഫ് മാസികയും മറ്റും അതിനെക്കുറിച്ച് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. അത് അവരുടെ ജ്യോതിർ നിരീക്ഷണശാലയിലും എല്ലായിടത്തുമായിരിക്കുന്നു. എന്നിട്ടിപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് യാതൊന്നുപോലും അറിയില്ല. അതുപോലെ തന്നെ പറഞ്ഞിരുന്നതായ എല്ലാ കാര്യങ്ങളും, കാലിഫോർണിയയുടെ നാശം കടന്നുവരുന്നതും ഈ മറ്റു കാര്യങ്ങളും, അതെത്ര ദിവസമായിരിക്കുമെന്നും മറ്റും എപ്രകാരം ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അലാസ്കയിൽ ഈ വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്നും അത് സമയത്തിന്റെ അടയാളത്തിന്റെ തുടക്കമാണെന്നും എന്ത് സംഭവിക്കുമെന്നെല്ലാം എപ്രകാരം ഞാൻ പറഞ്ഞിരുന്നു. അത് പറഞ്ഞിരുന്ന വാക്കിനനുസരിച്ച് ഒരു വട്ടം പോലും ഒരിക്കലും തെറ്റിയിട്ടില്ല. നിങ്ങൾ ഒരിക്കലും അതിനെ പരാജയപ്പെട്ടതായിട്ട് കണ്ടിട്ടില്ല. അത് തെറ്റുകയില്ല. കാരണം അത് ദൈവത്തിന്റെ വചനമാകുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്നാൽ ഇത് ഒഴിഞ്ഞുപോകുകയില്ല. ദൈവത്തിനായി 7 മുദ്രകളെ തുറക്കേണ്ടിയിരുന്നു. ഒരു സഭാസമുദായത്തിലല്ല, ഞാൻ എല്ലായ്പ്പോഴും അതിനെതിരായിരിക്കുന്നു. എന്നാൽ ഒരു സഭാസമുദായത്തിൽ നിന്നും അവനൊരു മണവാട്ടിയെ എടുത്തേക്കാം. ഒരു സഭാസമുദായം അല്ലാത്ത മണവാട്ടിയായിരിക്കും. അവനത് ചെയ്യാൻ കഴിയുകയില്ല. അതവന്റെ സ്വന്തം വചനത്തിനെതിരാണ്. അവന് 7 മർമ്മങ്ങളെ തുറക്കുന്നതിൽ കൂടി ലോകാരംഭം മുതലേ മറിഞ്ഞുകിടന്നിരുന്ന ആ കാര്യങ്ങളെ ഈ അവസാന നാളുകളിൽ ദൈവമക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അവർ അത് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയും അവർ കാണുകയും ചെയ്യുന്നു. അവിടെയാണ് നിങ്ങൾ ഒരു സഭാസമുദായത്തിലും ഉൾപ്പെടാത്ത മണവാട്ടി. ഹോ ദൈവമേ, അവിടെയാണ് നിങ്ങളുടെ രണ്ട് പുസ്തകങ്ങളും കിടക്കുന്നത്. അവയിൽ ഒന്ന് കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകമാകുന്നു. അതിലുള്ള നിങ്ങളുടെ പേര് മുൻനിർണയിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്നും അത് എടുത്തു മാറ്റാൻ കഴിയുന്നില്ല. കാരണം നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്കത് എടുത്തു കളയാനും പറ്റുകയില്ല. കാരണം അതവിടെ ആയിരിക്കുന്നതിനായി മുൻകൂട്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ യഥാക്രമമായിട്ടുള്ള ജീവന്റെ പുസ്തകത്തിൽ നിന്നും അത് ഏത് സമയം അത് എടുത്തു മാറ്റാൻ കഴിയും. നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെയായിരുന്നാലും അതവിടെയാകുന്നു. കാരണം നിങ്ങൾ ന്യായവിസ്താരത്തിന് മുമ്പിൽ നിൽക്കാൻ പോകുകയാണ്. മണവാട്ടി ന്യായവിധിയിൽ നിൽക്കുന്നത് പോലുമില്ല, അവൾ മേഘങ്ങളിലേക്കൂടെ എടുക്കപ്പെടലിൽ പോകുന്നു. ഈ യോഗം അവസാനിപ്പിക്കുമ്പോൾ ഞാനിത് ഇപ്രകാരം പറയുന്നത് പോലെ, നാം താമസിച്ചുകൊണ്ടിരിക്കുന്നു, 9:30 കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ നാം 9:30 ഇവിടെ നിന്ന് പുറത്തു പോകുന്നതായിരിക്കും. ഇപ്പോൾ വാസ്തവമായും ഭക്തിയാദരവോടെ ഇരുന്ന് ഇത് ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ രാജ്യത്തിനപ്പുറത്തും എങ്ങും പോകുന്നു. ഇപ്പോൾ ന്യൂയോർക്കിലും അവിടെ 11 കഴിഞ്ഞ് 25 ആകുന്നു. കൂടാതെ ഫിലാദൽഫിയയിലും അതിന് ചുറ്റുമായിട്ടുള്ള സ്ഥലങ്ങളിലും കൂടാതെ പള്ളികളിലും മറ്റും ചുറ്റും കൂടിയിരുന്ന് ആ പ്രിയപ്പെട്ടവരായ വിശുദ്ധന്മാർ ഇപ്പോൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മെക്സിക്കോയ്ക്ക് ചുറ്റുപാടും കാനഡയ്ക്ക് ചുറ്റുപാടും അതിനും അപ്പുറത്തുമായിട്ട് കൂടാതെ വടക്കേ അമേരിക്കയുടെ ഭൂഖണ്ഡത്തിൽ 200 മൈലിനുള്ളിലുള്ള എവിടെയുമായിട്ട് 1000 ജനങ്ങൾ ഇപ്പോൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങൾ സഭയോടുള്ള എന്റെ സന്ദേശമാകുന്നു. നിങ്ങളുടെ സംയോജനം, അതായത് വചനത്താലുള്ള നിങ്ങളുടെ ആത്മീയ സംയോജനത്താൽ നിങ്ങൾ ആ പഴയ ഭർത്താക്കന്മാരോട് മരിച്ചിരിക്കുന്നു. നിങ്ങൾ പുതുതായി ജനിച്ചിരിക്കുന്നു. അവൻ മരിച്ചിരിക്കുന്നു. അവനെ പിന്നെ കുഴിച്ചെടുക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ട ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ മുൻനിർണയിക്കപ്പെട്ടതായ ബീജം അത് വചനമാകുന്നു. ആ വചനം വചനത്തിൽ നിന്നും വചനത്തിലേക്ക്, വചനത്തിൽ നിന്നും വചനത്തിലേക്ക്, വചനത്തിൽ നിന്നും വചനത്തിലേക്ക് വന്നിട്ട് അത് ക്രിസ്തുവിന്റെ പരിപൂർണമായ വളർച്ചയുടെ ഘട്ടത്തിൽ എത്തിച്ചേരുന്നു. അത് ശരിയാണ്. അതിനാൽ അവന് തന്റെ മണവാട്ടി എടുത്തുകൊള്ളുവാൻ കഴിയും. ഇപ്പോൾ നാം ഒരു കാര്യത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്നു, അത് കർത്താവിന്റെ വരവാകുന്നു. അവിടെയാണ് നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിലായിരിക്കുന്നത്. ജീവന്റെ പുസ്തകം ദൈവത്തിന്റെ വചനമാകുന്നു. വചനം ദൈവവും ദൈവം ഒരുവൻ മാത്രമേ ജീവനുള്ളതായിട്ടുള്ളൂ. അതിനാൽ ബൈബിൾ വചനമായിട്ട് തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പേര് ബൈബിളിൽ പ്രതിനിധാനം ചെയ്തിരിക്കുന്നു. അങ്ങനെ നിങ്ങളത് ചെയ്യാനായിട്ട് ഇവിടെയുണ്ടെങ്കിൽ അത് ആ വചനത്തെ ന്യായീകരിക്കില്ലേ? സഭ സ്വയമായി അത് ന്യായീകരിക്കില്ലേ? മലാഖിയുടെ 4 അതുപോലെയുള്ള മറ്റെല്ലാ വേദഭാഗങ്ങളിലും ഇതെന്താകുന്നുവെന്ന് പരിപൂർണമായിട്ടും കൃത്യമായിട്ടും സ്വയം ന്യായീകരിക്കുകയും കാണിക്കുകയും ചെയ്തിരുന്നില്ലേ? യേശു വന്നപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ചെയ്യുന്നതിന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കേണ്ട. ഏത് കൂട്ടത്തിലാണ് അവൻ ചേർന്നത്? നിങ്ങളെല്ലാവരും നിങ്ങളുടെ പിതാവായ സാത്താനിൽ നിന്നും കൂടാതെ അവന്റെ പ്രവൃത്തികളുമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് അവൻ പറഞ്ഞു. നാം അവസാന കാലത്തെ സഭയിലായിരിക്കുന്നു. അതാണ് എനിക്ക് നിങ്ങളോടുള്ള എന്റെ കൃതജ്ഞതയുടെ സന്ദേശം. ഇപ്പോൾ ഈ യോഗം തീരുന്നതിന് മുമ്പ് ഒരിക്കൽ ഞാൻ അവിടെയുള്ള ഗ്ലേഷ്യർ നാഷണൽ പാർക്കിലായിരുന്നു. ദിവസം മുഴുവൻ ഞങ്ങൾ അത് കേട്ടിരുന്നു. അതായത് തീ കൊണ്ടുള്ള ഒരു ഹിമപാതം അന്ന് രാത്രിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. മഞ്ഞു വീഴുന്നത് പോലെ തീ വീഴുന്ന പ്രകടനമായിരുന്നു. അതുകൊണ്ട് ആളുകൾ ദിവസം മുഴുവൻ അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തിരക്കിലായിരുന്നു. കാരണം അന്ന് രാത്രിയിൽ അവർ തീ ഒഴുക്കുവാൻ പോകുകയായിരുന്നു. അവർ ഒരുതരം ദ്രാവകമിടുകയും അപ്പോൾ ഹിമം പോലെ തീ വീഴുകയും തീയിൽ നിന്നും അത് വെളിയിൽ വരുമ്പോൾ ഒരു മഴവില്ല് പോലെയും ഈ മഞ്ഞ് വീഴുന്നത് പോലെയുള്ള രീതിയിൽ തീ വീഴുകയും ചെയ്യും. ഞാനും ഭാര്യയും കുഞ്ഞുങ്ങളും ആ പാർക്കിൽ ദിവസം മുഴുവനും ചുറ്റി നടന്നിരുന്നു. കാരണം ആ തീയുടെ പ്രദർശനം കാണാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ അത് കാണിക്കാമെന്നും വീണ്ടും ഒരുവട്ടം കൂടി അത് കാണണമെന്നും ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തിരുന്നു. ചൂടുള്ള കാലങ്ങളിലും മറ്റും അവർക്കത് എപ്പോഴും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കത് കാണാൻ സാധിക്കുമെന്ന് ഞാൻ ചോദിച്ചു. ഇന്ന് രാത്രിയിൽ അത് കാണിക്കാമെന്ന് അവർ വാഗ്ദത്തം ചെയ്തിരുന്നു. അത് വാഗ്ദത്തം ചെയ്തിരിക്കുകയും ഇപ്പോൾ അവർ അത് തയ്യാറായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നവർ പറഞ്ഞു. എങ്ങനെയായിരുന്നാലും ആ വിശേഷ കാര്യം കാണുന്നതിനു വേണ്ടി ഞാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ആ വിശേഷ കാര്യം സംഭവിക്കുന്നതിനായി എല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അവന്റെ നാമത്തിനു വേണ്ടി ഒരു സഭ വലിച്ചെടുക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിലെ സഭാസമുദായങ്ങളിൽ നിന്നും ലോകത്തെല്ലായിടത്തു നിന്നും അശുദ്ധിയിൽ നിന്നും ലോകകാര്യങ്ങളിൽ നിന്നും തന്റെ മണവാട്ടിയെ അവൻ എടുത്തിരിക്കുന്നു. എല്ലാവരും അങ്ങനെ ആ വിശേഷ കാര്യം തയ്യാറായി കഴിഞ്ഞിരുന്നു. എല്ലാവരും അവിടെ വെളിയിലായി നിന്നിരുന്നു. അവിടെയുള്ള ആ മലയുടെ മുകളിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഇപ്രകാരമാണ് അതെല്ലായ്പ്പോഴും വന്നിരിക്കുന്നത്. ഇപ്പോഴും അപ്രകാരം തന്നെയാണ് വന്നിരിക്കേണ്ടത്. എല്ലായ്പ്പോഴും അപ്രകാരം തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു സഭാസമുദായത്തിൽ കൂടെയല്ല. ദൈവം ഒരിക്കലും ഒരു സഭാസമുദായത്തെ ഉപയോഗിച്ചിട്ടില്ല, ഒരിക്കലുമില്ല. മതപരിഷ്കാരികൾ മുമ്പോട്ട് കടന്നു വന്നു. അവന് കർത്താവിന്റെ വചനം കിട്ടുകയും അതിനുശേഷം അവന്റെ മരണത്തിന് ശേഷം അവർ അതിൽ നിന്നും ഒരു സഭാസമുദായത്തെ ഉണ്ടാക്കുകയും ചെയ്തു. അതുതന്നെയാണ് പെന്തിക്കോസ്തുകാരും മറ്റെല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു പുതിയ നിർഗമനം വരുമ്പോൾ അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. ഒരു പുതിയ വചനം ചേർത്തിട്ട് അതിൽ നിന്നും ഒരു സഭയുണ്ടാക്കുന്നു, ഒരു സഭാസമുദായത്തെ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവരെ തന്നെ വേർതിരിക്കുന്നു. അത് അപ്രകാരമായിരിക്കേണ്ടിയിരിക്കുന്നു. പ്രകൃതിയെ തോൽപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. എല്ലാ സമയത്തും പ്രകൃതി അതിന്റെ ക്രമാനുസാരമായ രീതിയിൽ വരുന്നു. അതായത് തണ്ടും ഇലയും പൂമ്പടിയും അതുപോലെ എല്ലാമായിട്ട് തോടും അതിനുശേഷം വിത്തും വരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാത്തിനും തീ കൊളുത്തിയിട്ട് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ എല്ലാവരും അവിടെ വെളിയിൽ നിൽക്കുകയായിരുന്നു. ഞാൻ എന്റെ തല ഉയർത്തി പിടിച്ചിരിക്കുകയും എന്റെ കൈകൊണ്ട് ഭാര്യയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ നോക്കിയായിരുന്നു. കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഇതുപോലെ നോക്കിയായിരുന്നു. അതെന്തോ എന്ന് തന്നെയായിരുന്നു, കാരണം ഞങ്ങൾ അതിനെ പ്രതീക്ഷിച്ചിരുന്നു. അത് ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തിരുന്നു. ആമേൻ. തിരുവചനം ഇത് വാഗ്ദത്തം ചെയ്യുന്നു, അതായത് യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് എലിയ പ്രവാചകനെ അയക്കും. അവൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവനാപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. അവസാന നാളുകളിൽ ഉയരങ്ങളിൽ നിന്ന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങൾക്ക് പകരും. അവസാന നാളുകളിൽ മുൻമഴയും പിൻമഴയും ഒരുമിച്ച് വരും. തിരുവചനത്തിൽ കൂടി ഈ വാഗ്ദത്തങ്ങളെല്ലാം തന്നിരിക്കുന്നു. നാം മുകളിലേക്ക് നോക്കിക്കൊണ്ട് ആ യഥാർത്ഥ മണവാട്ടി രാജ്യത്തെങ്ങും ഈ നാഴികയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. മുകളിലേക്ക് നോക്കുന്നു. സഭയെ, ഈ വരുന്ന നാളുകളിൽ അവൻ ഒരു ദിവസം വരും. അവൻ ആദ്യ പ്രാവശ്യം വന്നത് തീർച്ചയായിരിക്കുന്നത് പോലെ അവൻ വീണ്ടും വരുന്നു. എല്ലാ കാര്യങ്ങളും ശരിയാക്കിക്കൊള്ളുക. പതിലിൽ നിന്നും നിങ്ങളെ തന്നെ വേർപെടുത്തുക. സൂര്യന്റെ പ്രകാശത്തിൽ കിടക്കുക. മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. പ്രതീക്ഷയിലായിരിക്കുക. പെട്ടെന്ന് മലയുടെ മുകളിൽ നിന്നും ഒരു ഉച്ചഭാഷണിയിൽ കൂടി ഒരു ശബ്ദം താഴേക്ക് വന്നിട്ട് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം എന്റെ അടുത്ത് നിന്നിരുന്നതായി ഈ വ്യക്തി പറഞ്ഞു, തീ വീഴട്ടെ. അങ്ങനെ ആ മലയുടെ മുകളിൽ നിന്നും ഹിമം വീഴുന്നത് പോലെ തീയും അഗ്നിജ്വാലയും കത്തിക്കൊണ്ടുവന്നു. അതൊരു കാഴ്ചയ്ക്കുള്ള കാര്യം തന്നെയായിരുന്നു. സഹോദര, എല്ലാ കാര്യങ്ങളും നമുക്ക് തയ്യാറാക്കിയിരിക്കാം, കാരണം ഈ കടന്നു വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ തീ വീഴാൻ പോകുകയാണ്. നാം ഉയരത്തിൽ എടുക്കപ്പെടുന്നതാണ്. തീ വീഴുന്ന ആ സമയത്തേക്ക് നമുക്ക് തയ്യാറായിരിക്കാം. നാം അവസാന നാളുകളിലായിരിക്കുന്നു, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കൂടാതെ കർത്താവിന്റെ വരവിലേക്ക് നാം തയ്യാറായിരിക്കുന്നു. നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മെ തന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും വേർപെടുത്തുക. ലോകത്തെ സംബന്ധിച്ചിരിക്കുന്നതായ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മെ തന്നെ വേർപെടുത്തിയിരിക്കുക. ലോകത്തെയോ ലോകത്തിലുള്ളതായ കാര്യങ്ങളെയോ സ്നേഹിക്കരുത്. ഒരു മനുഷ്യനും അവരുടെ മതവിശ്വാസങ്ങളാൽ നിങ്ങളെ വഞ്ചിക്കാനിടയാക്കരുത്. ദൈവത്തിന്റെ വചനമായ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നേരെ ഉറച്ചു നിൽക്കുക. ആ വചനം ഈ കാലത്തേക്കുള്ള വചനമാണെങ്കിൽ ദൈവം അപ്രകാരം അതിനെ ന്യായീകരിക്കും, ഇല്ലെങ്കിൽ അത് ആ സമയത്തേക്കുള്ള വചനമല്ല. പെന്തക്കോസ്തിന്റെ ദിവസം വേണ്ട വചനം ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുകയില്ല. ഇല്ല ശ്രീമാൻ, അത് പെന്തക്കോസ്തു നാളിന് വേണ്ടിയായിരുന്നു. ഇത് മണവാട്ടിക്ക് വേണ്ടിയാകുന്നു. വീട്ടിലേക്ക് പോകുന്ന മണവാട്ടിക്ക് വേണ്ടിയാകുന്നു. നമുക്ക് വ്യത്യസ്തമായ ഒന്നാണുള്ളത്. പെന്തക്കോസ്തുകാർ അതിനെ വീണ്ടും പ്രതിനിധീകരിച്ചു. നാം മണവാട്ടിയുടെ യുഗത്തിലാകുന്നു. നോഹയുടെ കാലത്തെ വചനം ഇനി മോശയുടെ കാലത്ത് പ്രാവർത്തികമാകുന്നില്ല. മോശയുടെ നയപ്രമാണങ്ങൾ പൌലൂസിന്റെ കാലത്ത് ഇനിയും പ്രാവർത്തികമാകുന്നില്ല. അവൻ അവരോടത് പറയാൻ ശ്രമിച്ചു, നിങ്ങളതിനോട് മരിച്ചിരിക്കുന്നു, നിങ്ങൾക്കതെടുക്കാൻ പറ്റുകയില്ല. സഭയെ, രാജ്യത്തെങ്ങുമുള്ളതായി നിങ്ങളോട് ഞാൻ ഇന്ന് രാത്രിയിൽ സംസാരിക്കുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ സഭാസമുദായങ്ങളിൽ നിന്നും എല്ലാ അശുദ്ധിയിൽ നിന്നും ലോകകാര്യങ്ങളിൽ നിന്നും മനുഷ്യനിർമ്മിതമായ മതവിശ്വാസങ്ങളിൽ നിന്നും ആജ്ഞകളിൽ നിന്നും അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ നിങ്ങളെ തന്നെ വേർപെടുത്തിയിരിക്കുക. മുകളിലേക്ക് നോക്കുക, തയ്യാറായിരിക്കുക. ഈ ദിവസങ്ങളിൽ ഒന്നിൽ ഒരു ദിവസം തീ വീഴാൻ പോവുകയാണ്. ദൈവം അവനെ വരാൻ അനുവദിക്കുകയും അത് കാണപ്പെടേണ്ടതുമായ ഒരു കാഴ്ചയായിരിക്കും. അവൻ വരുമ്പോൾ നിങ്ങൾ തയ്യാറായിരിക്കുമോ? അമാനുഷികമായ മണവാട്ടിയുടെ രഹസ്യമായ എടുക്കപ്പെടലിൽ അവൾ മർത്യതയിൽ നിന്ന് മനഃശ്വരത്വത്തിലേക്ക് മാറ്റപ്പെടും. പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ജീവനോടെ ശേഷിക്കുന്ന നാം നിദ്ര കണ്ടവർക്ക് മുമ്പാകെയില്ല. കഴിഞ്ഞ ദിവസം ട്യൂസോണിൽ താൽക്കാലിക യുദ്ധവിരാമത്തിന്റെ പ്രദർശന ദിവസം ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. എന്റെ മകന് സൈനിക പ്രദർശനം കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ പഠനത്തിലായിരുന്നു, എനിക്കതിന് സമയമില്ലായിരുന്നു. കൂടാതെ വളരെയധികം രോഗികൾക്കായിട്ട് പ്രാർത്ഥിക്കാനും അതുപോലെയുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഡാഡി അവരെന്നെ കൊണ്ടുപോകത്തില്ല, അതുകൊണ്ട് നീ എന്നെ കൊണ്ടുപോയി കാണിക്കുക. ഞാൻ പറഞ്ഞു, ശരി. സഹോദരൻ സിംസണും അദ്ദേഹം ഇവിടെയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിന്റെ മകനും പോകാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെയും കയറ്റിക്കൊണ്ട് അവിടേക്ക് ഓടിച്ചുപോയി. ഞാനൊരു മൂലയ്ക്ക് നിന്നിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു. അതിനുശേഷം കുറച്ചകലെയായിട്ട് ഭം 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 എന്ന് ചെണ്ടയടിക്കുന്ന ശബ്ദം കടന്നു വന്നിരുന്നു. ഞാൻ ഓർത്തു, ഈ കൊച്ചുകുട്ടികൾ പട്ടാളത്തെയും മറ്റും കുറിച്ച് പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളതല്ലേ ഉള്ളൂ. എന്നാൽ അത് കാണുമ്പോൾ അവർ വാസ്തവത്തിൽ അത് ഇഷ്ടപ്പെടും. ആദ്യമായി ഒന്നാമത്തെ ലോകമഹായുദ്ധത്തിന്റെ പഴയ ടാങ്കുകൾ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ അവിടെ ചെറിയ കൂട്ടം ആളുകളെ പോലെ അത് കടന്നു വന്നുകൊണ്ടിരുന്നു. അതിനുശേഷമായി രണ്ടാമത്തെ ലോകമഹായുദ്ധത്തിന്റെ പുതിയ ടാങ്കുകളും ഷെർമൻ ടാങ്കുകളും അതിൽ വലിയ മസിൽ ബ്രേക്കും മറ്റുമായി അത് കടന്നു വന്നു. അതിനുശേഷം അടുത്തതുമായി ഓരോന്നായി കടന്നു വന്നുകൊണ്ടിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം സ്വർണ നക്ഷത്രം ധരിച്ച അമ്മമാരും കടന്നു വന്നു. അതിന് കുറച്ചു നേരത്തിന് ശേഷം ഒന്നാം ലോകമഹായുദ്ധത്തിൽ അരിസോണ സംസ്ഥാനത്ത് നിന്നും അവശേഷിച്ചവരായ 12 വൃദ്ധ സൈനികർ കടന്നു വന്നു. 12 വൃദ്ധ സൈനികർ. അതിനുശേഷം ചെറിയ വെള്ളക്കുരിശികളോടുകൂടി അറിയപ്പെടാത്ത സൈനികരുടെ ഒരു കപ്പൽ കടന്നു വന്നു. അവിടെ ഒരു നാവികനായ ഒരു ഭടനും ഒരു സൈനികരും അതിനെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് നിന്നിരുന്നു. ആ കപ്പൽ രണ്ടായിട്ട് തിരിച്ചിരുന്നു. അതിന്റെ മറുഭാഗത്തായിട്ട് പ്രായമേറിയ നരച്ച മുടിയോടുകൂടി അമ്മമാർ അഞ്ച് നക്ഷത്രങ്ങളോടുകൂടി അവിടെ ഇരുന്നിരുന്നു. ഒരു പ്രായമേറിയ ഭാര്യ കരഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ ഭർത്താവ് മരിച്ചു പോയിരുന്നു. ഒരു കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളോടുകൂടിയ കുട്ടി അവന്റെ തല ഒരു വശത്തേക്ക് തേരിച്ചുകൊണ്ടിരിഞ്ഞിരുന്നു. അവന്റെ അപ്പൻ കൊല്ലപ്പെട്ടിരുന്നു. അതിന്റെ പുറകിലായിട്ട് ഓരോന്നും കൂടുതൽ ഓരോന്നുമായിട്ട് അതിനുശേഷം പുതിയ സേനകൾ വന്നുകൊണ്ടിരുന്നു. ഞാൻ അവിടെ നിന്നിരുന്നു. കാഴ്ചയ്ക്കുള്ള ഒരു കാര്യമായിരുന്നു അത്. എന്നാൽ എത്രമാത്രം ദുഃഖം തോന്നിപ്പിച്ചിരുന്നു. ഞാൻ ഓർത്തു, ഓ ദൈവമേ, ഈ വരുന്ന ദിവസങ്ങളിൽ ഞാൻ വേറൊരു കാഴ്ച കാണാൻ പോകുകയാണ്. അവിടെ ഒരു പുനരുദ്ധാനമുണ്ടാകും. ആ ദിവസം പിമ്പന്മാരായിരുന്നവർ മുമ്പിലും മുമ്പന്മാരായിരുന്നവർ പിമ്പിലുമായിരിക്കും. പഴയ പ്രവാചകന്മാർ ആദ്യം കടന്നുവരും. അവർ ആ ഘോഷയാത്ര ആകാശത്തിലേക്ക് അണിയണിയായി പോകുന്നത് കാണും. നാം ജീവിച്ചിരിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവരെ തടയുകയില്ല. കാരണം കർത്താവ് തൻ ഗംഭീരനാഥത്തോടെ വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. നാം അവരോടൊപ്പം അതേ നിരയിൽ എടുക്കപ്പെടും. ഹാലലൂയ. ലൂഥറിന്റെ കാലത്തെയും വെസ്ലിയുടെ കാലത്തെയും മെതഡിസ്റ്റിന്റെയും പ്രസ്ബിറ്റേറിയന്റെയും കാലത്ത് കൂടി അന്ത്യകാലം വരെ അവരുടെ കാലത്തെ സന്ദേശത്തെ സ്വീകരിച്ചവർ അവിടെ കടന്നുവരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ കാര്യങ്ങളെയും ശരിയാക്കി വെക്കുക. തീ വീഴുന്നതിനിടയാകും. നമ്മുടെ തലകളെ ഒരു നിമിഷത്തേക്ക് വണങ്ങാം. ഞാൻ നിങ്ങളെ 9:30 വരെ പിടിച്ചു വെച്ചിരിക്കുന്നു. ഈ സമ്മേളനത്തിൽ കൂടിയിരിക്കുന്നവർ ഇവിടെ ഒരാളോ ഒരു ഡസണോ അല്ലെങ്കിൽ എത്ര പേരുണ്ട് ഇവിടെ? അവർ സഹോദരൻ ബ്രണഹാം എനിക്ക് എന്നെ കുറിച്ച് തന്നെ ഞാൻ ജീവിച്ചിരുന്ന ആ രീതി ഓർത്ത് നാണക്കെടു തോന്നുന്നു എന്ന് പറയാനായിട്ട് ഇവിടെയുണ്ട് എന്ന് ഞാൻ അതിശയപ്പെടുന്നു. മനുഷ്യനാൽ നിർമ്മിതമാക്കപ്പെട്ട സഭാ സമുദായങ്ങളിൽ നിന്നും ഞാൻ ധാരാളം ഭക്ഷണങ്ങൾ അഭിരുചിച്ചിരിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ വചനവുമായിട്ട് അത് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. സഹോദരൻ ബ്രണഹാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി ഞാനിപ്പോൾ ചോദിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ കൈകളെ ഉയർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്കറിയാം, ഇപ്പോൾ നാണിച്ചിരിക്കരുത്, ഇപ്പോൾ അങ്ങനെ ആയിരിക്കരുത്. ഈ രാജ്യത്തിന് വെളിയിൽ നിന്നും അങ്ങ് ദൂരെയുള്ളതായ, അതായത് ന്യൂയോർക്ക് തുടങ്ങി കാലിഫോർണിയ വരെയും കാനഡയിൽ നിന്നും തുടങ്ങി മെക്സിക്കോ വരെയും ഉള്ള ദേശങ്ങളിൽ നിന്നും നിങ്ങൾ അവിടെയുള്ള നിങ്ങളുടെ പള്ളികളിൽ കൂടിയിരിക്കുന്നു. അവിടെയുള്ള ഈ വിശ്വസ്തരായ ചെറിയ കൂട്ടങ്ങൾ ഈ സന്ദേശം അവരുടെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയും ചെയ്യുന്നു. അവർ വെളിയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അവർ മഹാകഷ്ടത്തിൽ നിന്നും കടന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ സഭാ സമുദായങ്ങളിൽ കൂടി കടന്നു വന്നിരിക്കുന്നു. അവർ ജീവന്റെ ബീജങ്ങളാകുന്നു. ആ കഴുകന്റെ കുഞ്ഞിനെ പോലെ നിങ്ങൾ കേട്ടിട്ടുള്ളതിൽ നിന്നും എന്തോ വ്യത്യസ്തമായ ഒന്ന് കേട്ടിട്ട് അത് നിങ്ങളെ ഇന്ന് രാത്രിയിൽ തിടുക്കപ്പെടുത്തുന്നത് പോലെ അത് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എന്നിരിക്കലും അത് സത്യമാകുന്നുവെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അറിയുന്നു. നിങ്ങൾ അവിടെയുള്ളവർ, അവിടെ എവിടെയോ ആയിട്ട് ഒരു പാസ്റ്റർ അവിടെ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെയും കൈകൾ ഉയർന്നിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കൂട്ടുകാരെ, ഈ കാര്യങ്ങളൊക്കെയും ഒരു മൂലക്കല്ല നടന്നിരിക്കുന്നത്. ജീവങ്കിലേക്ക് പോകുന്ന വാതിലെടുക്കവും വഴിഞ്ഞെടുക്കവും ഉള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രയെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അങ്ങകലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതായ ആ ലാവോദിക്യ സഭയുടെ കാലഘട്ടത്തെ തിരക്കിനോടുകൂടെ പോകരുത്. സംഗീതത്തിനോടുകൂടി അതിന് മേലോട്ടും താഴോട്ടും ചാടുവാനും നൃത്തം ചെയ്യുവാനും കഴിയും. അത് ശീതോഷ്ണവാനാകുന്നു. അതാകുന്നു പെന്തക്കോസ്തുകാർ. കൂടാതെ അവർ നിർഭാഗ്യവാനും അരിഷ്യനും കുരുടനുമാണെന്ന് അറിയാതെയും ഇരിക്കുകയും ചെയ്യുന്നു. എന്തിലേക്കാണ് അവർ കുരുടായിരിക്കുന്നത്? വചനത്തോടും വചനത്തിന്റെ വെളിപ്പെടുത്തലിനോടും. കാരണം ഈ കാര്യങ്ങൾ അവരുടെ സംഘടനയിടയിൽ കൂടിയല്ല വരുന്നത്. അവർക്കത് സ്വീകരിക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രിയിൽ ട്യൂഷനിലുള്ള കത്ര ശുശ്രൂഷകരായ നിങ്ങളെ അതിനുവേണ്ടി ഉത്തരവാദികളായിട്ട് ഞാൻ എടുക്കുന്നില്ല. എന്നാൽ ദൈവം അത് ചെയ്യുന്നു. ഞാൻ 3 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. ഞാനൊരു സഭ തുടങ്ങിയില്ലെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. ഞാനത് ചെയ്തില്ല. സഹോദരൻ പെരിഗ്രീൻ അത് തുടങ്ങി. ഞാൻ 3 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു വട്ടം പോലും നിങ്ങൾ എന്നെ നിങ്ങളുടെ പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിച്ചില്ല. ഞാൻ ട്യൂഷനിൽ ഏകദേശം 3 വർഷത്തോളം അവിടെയായിരുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ ഒരു ദിവസം ദൈവം എന്നെ ആ മരുഭൂമിയിൽ നിന്നും എടുക്കും. ഈ സന്ദേശം ജീവിച്ചിരിക്കണം. എന്നെ കൊണ്ട് കഴിയുന്നതിലും നല്ലവണ്ണം ഇത് നിങ്ങളുടെ അടുത്തെത്തിക്കാൻ ഞാൻ ശ്രമിച്ചു. നിങ്ങൾ അപ്രകാരം ചെയ്തതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ അപ്രകാരം ഇത് ചെയ്തതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കും അറിയാം. അതെന്തുകൊണ്ടാണെന്നാൽ നിങ്ങളുടെ സഭാ സമുദായ സംഘടന നിങ്ങളെ തൊഴിച്ചു വെളിയിലാക്കും. അവിടെയുള്ള ഫർസ് ലഘുശകല ഭക്ഷണശാലയിൽ വെച്ച് നിങ്ങളിൽ അനേകം പേരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കൂടാതെ ഇത് സത്യമാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ലജ്ജയുണ്ടാകേണ്ടിയിരിക്കുന്നു. അതിൽ നിന്നും ഇറങ്ങി വെളിയിൽ വരിക സഹോദര. അവിടെ നിന്നും ഇറങ്ങി പുറത്തു വരിക. നിങ്ങളിൽ എന്തെങ്കിലും ജീവനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാനിപ്പോൾ സംസാരിച്ചിരുന്നതായ ആ കഴുകന്റെ കുഞ്ഞിനെ പോലെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കും. ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ നിങ്ങളത് അവസാനമായി അതായിരിക്കും കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നാം വാസ്തവമായിട്ട് അടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങൾ കടന്നു വരികയില്ലേ? സ്നേഹവാനായ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ ഭയഭക്തിപൂർവ്വമായിട്ട് നിൽക്കുന്നു. കർത്താവെ, വാസ്തവമായിട്ടും ഇതൊരു കൃതജ്ഞതയുടെ ദിവസമാകുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ ജീവിച്ചിരിക്കുന്നതിനായി വാസ്തവമായി ഞാൻ നന്ദിയുള്ളവനാകുന്നു. ഇതേറ്റവും മഹത്തായ ദിവസമാകുന്നു. പൗലോസ് എന്ന അപ്പസ്തോലൻ ഈ ദിവസത്തെ കാണുന്നതിനായി അഭിലാഷിച്ചിരുന്നു. പഴയ സമയത്തെ മഹാന്മാരായ ആളുകൾ ഇത് കാണുന്നതിനായി വാഞ്ചിച്ചിരുന്നു. പ്രവാചകന്മാർ ഇത് കാണുന്നതിനായി കാംക്ഷിച്ചിരുന്നു. അവർ ഈ ദിവസത്തേക്ക് നോക്കിയിരുന്നു. അബ്രഹാം ഈ ദിവസത്തേക്ക് നോക്കിയിരുന്നു. കാരണം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അങ്ങനെ അത് ഇന്ന് രാത്രിയിൽ നേരെ നമ്മുടെ മുകളിലായി തൂങ്ങിക്കിടക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് യോഹന്നാൻ കണ്ടിരുന്നു. അത് ദൈവപുത്രനാണെന്ന് അറിയുകയും അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിരിക്കുന്നു. കൂടാതെ ഇപ്പോൾ ചിന്തിച്ചു നോക്കുക, അവൻ തന്റെ മണവാട്ടിയെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, ഈ രാജ്യത്തിനപ്പുറത്തും എല്ലായിടത്തുമായിട്ടുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് നീ സംസാരിക്കൂ. നീ ഒരുവന് മാത്രമേ അവരുടെ ഹൃദയങ്ങളെ മാറ്റുവാൻ കഴിയുകയുള്ളൂ. ആദിയിലെ ആ വിത്ത് അവിടെ ഇട്ടിട്ടില്ലായിരിക്കുന്നുവെങ്കിൽ കർത്താവ് അവർ ഒരിക്കലും അത് കാണുകയില്ല. അവർ വെറുതെ കുരുടൻ കുരുടന് വഴികാട്ടുകയും മറ്റെന്തിനെങ്കിലും കുറിച്ച് തീർച്ചയായിരിക്കുന്നതുപോലെ അവർ കുഴിയിൽ വീഴുകയും ചെയ്യും. കാരണം അപ്രകാരം തന്നെ സംഭവിക്കുമെന്ന് നിന്റെ വചനം പറയുന്നു. ഇപ്പോൾ പിതാവേ, ഈ രാജ്യത്തിനപ്പുറവും ലോകമെങ്ങും ആഫ്രിക്കയിലും കൂടാതെ ഡസൺ ഡസണോളം തെക്കേ ആഫ്രിക്കയിലും മൊസാംബിക്കിലും രാജ്യത്തിനപ്പുറത്തുള്ള എല്ലാ ചെറിയ കൂട്ടങ്ങളും ഈ ടേപ്പുകൾ എടുക്കുകയും അതുപോലെ തന്നെ 20 നിർണായകമായ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് ഈ ടേപ്പുകൾ പോകുകയും ചെയ്യും. അത് കാണുന്നതിന് ഞങ്ങൾ ഇടയാക്കണമേ. അങ്ങനെ അവരിത് കാണാൻ തുടങ്ങിയും 100 കണക്കിന് ആളുകൾ അവരിൽ നിന്ന് കടന്നു വരുവാനും ഇടയാക്കണമേ. ധാരാളം നീ എടുക്കുന്നില്ലല്ലോ കർത്താവേ. അങ്ങനെ അവസാനത്തെ അംഗം നിന്റെ ദേഹത്തിൽ സ്വീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ക്രിസ്തു വരും. ദൈവമായ കർത്താവെ, ഇന്ന് രാത്രിയിൽ അതിൽ നിന്നും ഇറങ്ങിവന്ന് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അവർ സ്വയം അവരെ തന്നെ ലോകപരമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും വേർപെടുത്തുവാനിടയാക്കണമേ. അവർ ദൈവപുത്രന്റെ ചൂടുള്ളതായ സൂര്യപ്രകാശത്തിന്റെ സന്നിധിയിൽ കിടക്കുകയും അവന്റെ വചനത്തിലും അവന്റെ സ്നേഹത്തിലും കുളിക്കുകയും ചെയ്യേണ്ടിയിരിക്കണം. സ്നേഹവാനായ ദൈവമേ, ഇതനുവദിക്കണമേ. ഇവിടെ കാണപ്പെടുന്നവരായ ഇവർ, ഈ വലിയ കൂടാരത്തിലുള്ളവർ, അവരിൽ ഡസണോളം പേർ ഇന്ന് രാത്രിയിൽ നിങ്ങളേക്ക് അവരുടെ കൈകളെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ദൈവമേ, പുതിയ ജീവൻ അവരിലേക്ക് നീ കടന്നു വരാനിടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തിനപ്പുറത്തും ലോകമെങ്ങും എവിടെയെല്ലാം ഈ ടേപ്പുകൾ കേൾക്കപ്പെടുന്നുവോ അവരും ഈ കൃതജ്ഞതയുടെ സന്ദേശത്തെ സ്വീകരിക്കുകയും ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാലും ഇതിലേക്കിട്ടിരിക്കുന്നതായ കാര്യങ്ങളാലും അവരെന്ത് ചെയ്യണമെന്നറിയാനിടയാക്കണമേ. പിതാവേ, ഞാനിതിനായി പ്രാർത്ഥിക്കുന്നു. അനുവദിച്ചു തരണമേ, അവരെ അനുഗ്രഹിക്കണമേ. അവർ നിന്റേതാകുന്നു. വേദിയിലേക്ക് ജനങ്ങൾ കടന്നുവരുന്നതിനായി ഞങ്ങൾ ചോദിക്കുന്നത് ഇപ്പോൾ പതിവുള്ള ഒരു കാര്യമാണെന്ന് പിതാവെ ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് സ്നേഹവാനായ പിതാവേ, എല്ലാ സുവിശേഷ സംഘത്തിലുള്ളവരും ലോകത്തിനപ്പുറത്തും ചുറ്റുപാടുമായുള്ള എല്ലാ ഇടത്തുമുള്ളവരും ഇപ്പോൾ കടന്നു വരാനിടയാക്കണമേ. കറുപ്പോ വെള്ളയോ മഞ്ഞയോ തവിട്ടോ അങ്ങനെ എവിടെയുള്ള നിറക്കാരായിരുന്നാലും പണക്കാരും പാവങ്ങളും വ്യത്യസ്തരായവരും ഭിക്ഷക്കാരും അവരെന്ത് തന്നെയായിരുന്നാലും അതിനിടയാക്കണമേ. സഭാസമിതക്കാരനായിരുന്നാലും സ്വയം വിശേഷിപ്പിക്കുന്നവനായാലും സ്വകേന്ദ്രീകൃതനായാലും എന്തു തന്നെയായാലും അതിനിടയാക്കണമേ. ഓ ദൈവമേ, അവർ നഗ്നരും അരിഷ്ടനും ദരിദ്രനും കുരുടനും അങ്ങനെ അറിയാതെയുമാകുന്നു. അതിപ്രകാരമാണെന്ന് നീ പറഞ്ഞിരിക്കുന്നു, അതിപ്രകാരമായിരിക്കുകയുമാകുന്നു. അതുകൊണ്ട് പിതാവേ, നീ ഇന്ന് രാത്രിയിൽ എല്ലാ വിത്തിനെയും വിളിക്കുകയും ലോകമെങ്ങും എല്ലായിടത്തും ഈ വചനങ്ങൾ ചെന്ന് വീഴാനിടയാക്കുകയും ഇത് തന്റെ കർത്താവിന്റെ ശബ്ദമാകുന്നുവെന്നറിയാവുന്ന എല്ലാ കുഞ്ഞു കഴുകനെയും പിടിക്കുവാനും ഇടയാക്കണമേ. കർത്താവെ, അനുവദിക്കണമേ. ഞാനവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഇപ്പോൾ നിങ്ങൾ തലകൾ വണങ്ങിയിരിക്കെ, ഇവിടെ കാണപ്പെടുന്നതായി ശ്രോതാക്കളിൽ ആരെങ്കിലും ചില രക്ഷിക്കപ്പെടാത്തതായോ നിങ്ങളുടെ ഹൃദയം പോലും ദൈവത്തിന് കൊടുക്കാത്തവരായിട്ടുണ്ടോ? യേശു നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നുവോ അതിനായി നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കേണ്ടിയിരിക്കുന്നു എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നില്ലേ? അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നീ ഒരു പാപിയാകുന്നു. അങ്ങനെ നീ ദൈവത്തോട് സംബന്ധമില്ലാതിരിക്കുകയും എന്തോ ഒന്ന് നിന്റെ ഹൃദയത്തിൽ മുട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ നീ ചെറിയ കഴുകന്റെ കുഞ്ഞിൽ ഒന്നായിരിക്കില്ലെന്ന് നിനക്ക് എങ്ങനെ അറിയാൻ കഴിയും? നീ അരിഷ്ടനാകുന്നു. നീ നിന്നെ തന്നെ സമർപ്പിക്കുന്നതുവരെ നീ അരിഷ്ടനായിരിക്കും. അതുകൊണ്ട് എന്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് നിനക്കുള്ളതിലും വെച്ച് ഏറ്റവും മഹത്തായ കൃതജ്ഞയായിട്ട് ഈ ഒരെണ്ണമാക്കി തീർത്തുകൂടാ? നിങ്ങൾ ഇവിടേക്ക് വന്നിട്ട് ഈ വേദിയിൽ നിൽക്കുമോ? നിങ്ങൾ കടന്നു വരുമെങ്കിൽ ഞാൻ നിങ്ങളോടുകൂടി പ്രാർത്ഥിക്കാം. ഏതെങ്കിലും പാപിയോ പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ ആൺകുട്ടിയോ അല്ലെങ്കിൽ പെൺകുട്ടിയോ സഭയിലെ അംഗമോ അല്ലെങ്കിൽ സഭയിലെ അംഗമല്ലാത്തവരോ ആരായാലും കടന്നു വരിക. സഭയിലെ അംഗമായിരിക്കുന്നത് നിങ്ങളെ ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയാക്കുന്നില്ല. വേദി തുറന്നു കിടക്കുന്നു, നിങ്ങൾ കടന്നു വരുമോ? ആരെങ്കിലും പാപിയായിട്ടുള്ളവർ കടന്നു വന്ന് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ കടന്നു വരിക. നിങ്ങളിൽ ചില സഭാസമുദായക്കാർ വാസ്തവത്തിൽ കോഴിയുടെ ആഹാരത്താൽ വളർത്തപ്പെടുന്നത് ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു, ഞാൻ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ പറയുന്നത് നിർത്തിക്കളയുക. അത് ശരിയാണ്. യഥാർത്ഥമായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ സ്നാനം എന്താകുന്നുവെന്ന് നിങ്ങൾ വാസ്തവമായും അറിയാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ വന്ന് കണ്ടുപിടിക്കുക. വേദി തുറന്നിരിക്കുന്നു, നാം തയ്യാറായിരിക്കുന്നു. നിങ്ങളുടെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് നേരെ അവിടേക്ക് വരിക. നേരെ കടന്നു വന്നിട്ട് ഈ വേദിയിൽ നിങ്ങൾ ഇപ്പോൾ ഈ കടന്നു വന്ന സഹോദരനെ പോലെ മുട്ടുകുത്തുക. കൃതജ്ഞത കൊടുക്കുകയോ, ഹോ ദൈവമേ, ഞാൻ നിന്നോട് അത്രമാത്രം നന്ദിയുള്ളവനാകുന്നു. എന്റെ മുഴുവൻ ജീവിതത്തിലും എന്തോ അവിടെ ഒന്നുണ്ടായിരുന്നുവെന്ന് ഞാൻ അറിയുന്നു. കർത്താവെ, ഞാൻ ഒരിക്കലും സന്തുഷ്ടനായിരുന്നില്ല. ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അടുത്ത വർഷം ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു. അടുത്ത ആഴ്ച അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അടുത്ത വട്ടം വേദിയിലേക്കുള്ള വിളി കേൾക്കുമ്പോൾ ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഏതെങ്കിലും ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാനത് നീക്കിവെച്ചും മാറ്റിവെച്ചും കൊണ്ടിരുന്നു. എന്നാൽ കർത്താവെ, എന്നിൽ എന്തോ തെറ്റായിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്തോ വ്യത്യസ്തമായിട്ടുള്ള ഒന്നുണ്ടായിരുന്നുവെന്ന് ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഇപ്പോൾ കർത്താവെ, ഇന്ന് രാത്രിയിൽ എന്റെ അവിശ്വാസത്തെ വാസ്തവമായിട്ടും എന്നിൽ നിന്ന് കഴുക വെടിപ്പാക്കുന്നതിനായി ദൈവത്തിന്റെ പുത്രനാൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതായ ഒരുക്കത്തിനായി ഞാൻ കൃതാർത്ഥനാകുന്നു. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതായ, അതായത് അവൻ കാൽവരിയിൽ വെച്ച് മരിച്ചപ്പോൾ എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതായ ആ മഹത്തായ കൃതജ്ഞതയുടെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാനായി ഇന്ന് രാത്രിയിൽ ഞാൻ കടന്നു വന്ന് മുട്ടുകുത്തുന്നു. നിങ്ങൾ കടന്നു വരുമോ? ഇപ്പോൾ ജനങ്ങൾ ഇവിടെ വേദിക്ക് ചുറ്റുമായി മുട്ടുകുത്തിക്കൊണ്ട് ഇവിടെയായിരിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് കടന്നു വരുന്നില്ല? നിങ്ങളത് ചെയ്യാനായി ആഗ്രഹിക്കുന്നു, നിങ്ങൾ അതിനായി ശ്രമിച്ചിരിക്കുന്നു.
നമ്മുടെ വിലയേറിയതും നല്ലവനുമായ സഹോദരൻ ലയൽ പാൽമറിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. ഇത് ഞാൻ ഇപ്രകാരം മനസ്സിലാക്കുന്നു, അതായത് അദ്ദേഹം മുറ്റത്തിരുന്നുകൊണ്ട് തന്റെ കൊച്ചുമകൾ ക്രോക്കുവെറ്റ് കളിക്കുന്നത് നോക്കിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ആയിരുന്നു. അദ്ദേഹം കസേരയിൽ നിന്നും തലകീഴായി വീഴുകയും ഇതിനു മുമ്പ് അനങ്ങാൻ പോകുന്നതിന് പോലും മുമ്പായി അവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു.
നിങ്ങൾ ഏത് സമയത്താണ് ഇവിടെ വിടാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല. നിങ്ങൾ എപ്പോഴാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയുകയില്ല. അത് ഇന്ന് രാത്രിയിലായിരിക്കാം. അതുകൊണ്ട് എന്തുകൊണ്ടാണ് വന്നെല്ലാം ശരിപ്പെടുത്തി വയ്ക്കാത്തത്? കടന്നുവരൂ ജനങ്ങളെ. എന്തോ ഒന്ന് നിങ്ങളെ അതിലേക്ക് വലിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടാൻ കഴിയുന്നില്ലേ? നിങ്ങളിൽ വളരെയധികം പേരും ഇവിടെയുള്ള ആ വേദിയിൽ തന്നെ ആയിരിക്കണം എന്ന് ഞാൻ അറിയുന്നു. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരിൽ നിന്ന് ആറോ അല്ലെങ്കിൽ ഏഴോ പേർ മാത്രമല്ല അവിടെ ആയിരിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കുകയും ഈ പ്രസംഗപീഠത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയുമാണെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കും. ഒരു ദിവസം എന്റെ ശബ്ദം നിർത്തപ്പെടും, പിന്നെ ഇനിയും നിങ്ങൾ അത് കേൾക്കില്ല. ഞാൻ കടന്നു വരേണ്ടിയിരുന്നു എന്ന് നിങ്ങൾ ആഗ്രഹിച്ചേക്കാം, നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ സഹോദരൻ ബ്രഹ്നാം, ഞാനൊരു സഭയിലെ അംഗമാകുന്നു. നിങ്ങൾ എന്തായിരിക്കുന്നുവോ അതവിടെ യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. നിക്കോദിമോസും ഇതുപോലെ തന്നെ സഭയിലെ ഒരു അംഗമായിരുന്നു. അതുപോലെ തന്നെ പത്രോസും യോഹന്നാനും യാക്കോബും പൗലോസും അവരിൽ ബാക്കിയുള്ളവരെല്ലാം സഭയിലെ അംഗങ്ങളായിരുന്നു. ഒരു രാത്രിയിൽ അല്ലെങ്കിൽ ഒരു ദിവസം എന്തോ ഒന്ന് സംഭവിക്കുന്നതുവരെയും പൗലോസ് സഭയിലെ അംഗമായിരുന്നു. അങ്ങനെ അവൻ വന്നു. അതിനുശേഷം അവനൊരു സഭയിലെ അംഗമായിരിക്കുന്നതിൽ നിന്നും ഒരു ദൈവമകനായി തീർന്നു. നിങ്ങൾ കടന്നുവരില്ലേ? ഓഹോ, അവൻ പരിശീലിക്കപ്പെട്ടിരുന്നു, അവൻ വിവേകശാലിയായിരുന്നു. ആ കാലത്തുണ്ടായിരുന്ന ഒരു വലിയ പരിശീലന സ്കൂളിൽ നിന്നും ആ ദേശത്തുണ്ടായിരുന്ന ഏറ്റവും നല്ല പരിശീലനക്കാരനായ ഗമാലിയയിൽ നിന്നും താൻ പരിശീലിക്കപ്പെട്ടിരിക്കുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. എന്നാൽ എന്തോ അവൻ ആവശ്യമായിരിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. നിങ്ങൾ കടന്നുവരില്ലേ? ഇവിടെയായിരുന്നാലും ഈ രാജ്യത്തിന് ചുറ്റുപാടുമായി എവിടെയായിരുന്നാലും ഒരു വട്ടം കൂടി ഞാൻ ചോദിക്കുന്നു, ഈ കൃതജ്ഞത കൊടുക്കുന്ന ഈ നാഴികയിൽ നിങ്ങൾ എവിടെയായിരുന്നാലും ഏത് യോഗക്കാരുടെ കൂട്ടത്തിലായിരുന്നാലും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഓർക്കുക, ഇതിവിടെ ടേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ മാത്രമല്ല, എന്നാൽ സ്വർഗത്തിലും നിങ്ങൾ ഉണ്ടാക്കുന്നതായ എല്ലാ ചലനങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ശാസ്ത്രീയപരമായി തെളിയിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവർ അതിനെ തെളിയിക്കുന്നു. ഓർക്കുക, ടെലിവിഷൻ അതിനെ തെളിയിക്കുന്നു. ഒരു ടെലിവിഷൻ ഒരു പടം അതിൽ നിർമ്മിക്കുന്നില്ല, നിങ്ങളാകുന്നു ആ പടം. അത് നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതിനെ അയക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയായിരുന്നാലും നിങ്ങൾ അവിടെയുണ്ട്. നോക്കൂ, നിങ്ങളുടെ വിരലുകൾ നിങ്ങൾ അനക്കുമ്പോൾ അത് ലോകമെല്ലായിടത്തും പോകുന്നു. ഓരോ തവണയും നിങ്ങൾ ഓരോ വസ്ത്രം ധരിക്കുമ്പോഴും നിങ്ങളുടെ ആവിഷ്കരണം ലോകമെങ്ങും പോകുന്നു. അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ കൂടി കടന്നുപോകുന്ന എല്ലാ വിചാരങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു ദിവസം ആ റെക്കോർഡ് നിൽക്കപ്പെടുന്നതായിരിക്കും. അതിനുശേഷം അത് ആൽബത്തിലിടുന്നതായിരിക്കും. അതിനുശേഷം അത് ആൽബത്തിലിട്ട് ന്യായവിധിയുടെ ദിവസം അത് തിരികെ വരുന്നതാണ്. അവിടെ നിങ്ങൾ കത്തിരിച്ച മുടിയുമായിട്ട് നിന്നുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുന്നത് കാണാം. വചനത്തിനെതിരായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള വിചാരങ്ങളുമായിട്ട് നിങ്ങൾ അവിടെ നിൽക്കും. അത് നിങ്ങളുടെ മനസ്സിലുള്ളതായിരിക്കും. നിങ്ങൾക്ക് അത് ഒളിച്ചു വെക്കാൻ പറ്റുകയില്ല. ഓർക്കുക, ടെലിവിഷനും ശാസ്ത്രത്തിന് പോലും ഇത് സത്യമാണെന്നറിയാം. നിങ്ങളിവിടെ ആയിരിക്കണമെന്ന് അറിഞ്ഞിരിക്കെ നിങ്ങളിപ്പോൾ അവിടെ നിൽക്കുന്നു. ഇത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ന്യായവിധിയുടെ നാളിൽ നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന അതേ വിചാരം തന്നെ നിങ്ങളുടെ മനസ്സിൽ കൂടി വീണ്ടും കടന്നു വരാനിടയുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. അത് നേരെ റെക്കോർഡിലുണ്ടായിരിക്കും. ലോകം മുഴുവൻ അത് കാണും. എന്തുകൊണ്ട് ലോകം അത് കാണാനിടയാകാതെ ന്യായവിധിയുടെ നാളിൽ നിങ്ങളെ നോക്കുകയും കൂടാതെ ദൂതന്മാരെല്ലാം അവിടെ വെച്ച് ഇപ്പോൾ ഈ പടം ഇവിടെ വെച്ച് എടുത്തുകൊണ്ടിരിക്കെ നിങ്ങൾ എന്നെക്കുറിച്ച് ഇവിടെ വെച്ച് നാണിച്ചാൽ ന്യായവിധിയുടെ ദിവസം ഞാൻ നിങ്ങളെക്കുറിച്ച് നാണിക്കും. കാരണം ഞാൻ എന്റെ വചനത്തെ അഭിഷേകം ചെയ്തിട്ട് നിന്റെ അടുക്കലേക്ക് അയച്ചു, എന്നാൽ നീ അത് വിശ്വസിച്ചില്ല. നീ എന്തിന്റെയോ പിറകിൽ നിന്നെ തന്നെ ഒളിച്ചുവെച്ചു. ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, ഞാൻ ആത്മാവിൽ നിറഞ്ഞു തുള്ളിയിട്ടുണ്ട്, ഞാൻ അന്യഭാഷ സംസാരിച്ചിട്ടുണ്ട്. ഓ, ഇതെല്ലാം കേട്ടാൽ നല്ലതായി തോന്നും. അതുപോലെ തന്നെയാണ് പുറജാതികളും ചെയ്തിട്ടുള്ളത്. ഞാനൊച്ചവെട്ടിട്ടുണ്ട്, പുറജാതികളും അപ്രകാരം ചെയ്തിട്ടുണ്ട്. എങ്കിൽ പിന്നെ വചനത്തിൽ നിന്ന് എങ്ങനെ നിനക്ക് തിരികെ പോകാൻ പറ്റും? എന്തുകൊണ്ടില്ല? എന്തുകൊണ്ട് അവന്റെ അടുക്കിലേക്ക് ഇപ്പോൾ വരുന്നില്ല? എന്തുകൊണ്ടില്ല? എന്തുകൊണ്ടില്ല? എന്തുകൊണ്ട് അവന്റെ അടുക്കിലേക്ക് ഇപ്പോൾ വരുന്നില്ല? എന്തിനാണ് താമസിക്കുന്നത് പ്രിയ സഹോദര? ഓ, എന്തിനാണ് ഇത്രയും കാത്തിരിക്കുന്നത്? തന്റെ വിശുദ്ധ വീട്ടിലൊരു സ്ഥലം നിനക്ക് തരുവാനായിട്ട് യേശു കാത്തിരിക്കുന്നു. നിങ്ങൾ അവന്റെ ശരീരത്തിലെ അംഗങ്ങളിൽ ഒന്നാകുന്നു. എന്തുകൊണ്ട് കടന്നു വരുന്നില്ല? ഓ, ചെറിയ കഴുകന്റെ കുഞ്ഞേ, കടന്നു വരൂ. എന്തുകൊണ്ട് കടന്നു വരുന്നില്ല? കർത്താവെ, ഞാൻ നിന്നോട് നന്ദിയുള്ളവനാകുന്നു. ഞാൻ വളരെ നന്ദിയുള്ളവനാകുന്നു. കർത്താവെ, ഇത് നിന്നോടുള്ള കൃതജ്ഞതയാകുന്നു. ഇത് ശാരീരികമായ ആഹാരത്തിന് വേണ്ടിയല്ല എന്നിരിക്കലും. എന്നാൽ കർത്താവെ, ഈ അന്ത്യനാളുകളിലേക്കുള്ള ആത്മീയ ഭക്ഷണത്തിനായി കർത്താവെ, ആത്മീയാഹാരമായ ഏഴ് മുദ്രകളെ തുറക്കുന്നതായിരിക്കുമെന്ന് നീ വാഗ്ദത്തം ചെയ്തിരുന്നു. അതിനായി ഞാൻ നിന്നോട് നന്ദിയുള്ളവനാകുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം അത് വ്യത്യസ്തമായി എന്തോ ഒന്നായിരിക്കുമെന്ന്. ഇല്ല ഇല്ല, നിനക്കതിൽ ഒരു വാക്ക് ചേർക്കുവാനോ അതിൽ നിന്ന് എടുക്കുവാനോ കഴിയുകയില്ല. അതവിടെ തന്നെ ഉണ്ടായിരിക്കുന്നു, അത് മറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. അത് മുദ്രയിട്ടിരിക്കുന്നു. എത്രപേർ അത് മനസ്സിലാക്കുന്നു? അവർ ആമേൻ പറയുക. നോക്കൂ, നിങ്ങൾ പറഞ്ഞേക്കാം ശരി, ഇതിനെയും കടന്നുവരുന്നതായ ഒരു മർമ്മമായിരിക്കാം. ഇല്ല ഇല്ല, അത് നേരത്തെ എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കൊരു വാക്ക് ചേർക്കാനോ ഒരു വാക്ക് എടുത്തു കളയാനോ പറ്റുകയില്ല. അത് നേരത്തെ തന്നെ എവിടെയായിരിക്കുന്നു? അത് അവസാന നാളുകളിൽ വെളിപ്പെടേണ്ടതായി മാത്രം ഇരിക്കുന്നു. നിങ്ങൾ കടന്നുവരില്ലേ? ഇപ്പോൾ കടന്നുവരൂ കൂട്ടുകാരാ. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ വന്ന് മുട്ടുകുത്തിയിട്ട് അതിനെക്കുറിച്ച് അവനോട് സംസാരിക്കുക. എനിക്കത് സാധാരണമാക്കി തരാൻ പറ്റുന്നില്ലെങ്കിൽ അവനത് ചെയ്തു തരും, കാരണം അവൻ സംശയങ്ങളുടെ തീർക്കലുകാരനാണ്. അവന്റെ വിശുദ്ധിയേറിയ സിംഹാസനത്തിൽ എന്തുകൊണ്ടില്ല? നിങ്ങളിപ്പോൾ കടന്നുവരില്ലേ? എന്തുകൊണ്ടില്ല? എന്തുകൊണ്ട് അവന്റെ അടുക്കിലേക്ക് കടന്നുവരുന്നില്ല? ഓർക്കുക, ഇതിന്റെ ഒരു റെക്കോർഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ടേപ്പുകളിൽ മാത്രമല്ല, എന്നാൽ ദൈവത്തിന്റെ വലിയ റെക്കോർഡുകളിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാ മാറ്റങ്ങളും, നിങ്ങളുടെ തലകൾ വണങ്ങിയിരിക്കുന്നതും നിങ്ങളുടെ ഹൃദയങ്ങൾ വണങ്ങിയിരിക്കുന്നതും, എന്ത് വിചാരങ്ങളാണ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ കൂടി കടന്നുപോകുന്നതും ഓർക്കുക. ഇപ്പോൾ അത് മഹത്വത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഈ റെക്കോർഡുകൾ ന്യായവിധിയുടെ നാളിൽ ഓടിക്കുന്നതായിരിക്കും. എവിടെയാണ് നിങ്ങളുടെ തീരുമാനം? ഓ, അന്നാളിൽ നിങ്ങൾ അതെങ്ങനെ മാറ്റാനായി ആഗ്രഹിക്കും. ഞാനിപ്പോൾ കുറച്ചുനേരം കൂടി കാത്തു നിൽക്കുകയാണ്, കാരണം വളരെ വളരെയധികം പേർ വേദിക്ക് ചുറ്റും ഇപ്പോൾ ആയിരിക്കുന്നു. നോക്കൂ, ഞാനിത് കുറച്ചുനേരം കൂടി നീട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അവരിലൊരാൾ, ചിലപ്പോൾ അവരിൽ വേറൊരാൾ കടന്നു വരാനിടയുണ്ട്. അത് ന്യൂയോർക്കിൽ എവിടെയെങ്കിലും നിന്നായിരിക്കാം, അത് ചിലപ്പോൾ ഫിലാഡൽഫിയയിൽ എവിടെയെങ്കിലും നിന്നായിരിക്കാം, അല്ലെങ്കിൽ കാലിഫോർണിയയിൽ നിന്നോ അരിസോണയിൽ നിന്നോ അങ്ങനെ എവിടെയെങ്കിലും നിന്നും ഒരാൾ കടന്നു വരുന്നുണ്ടായിരിക്കാം. അവിടെയുള്ള പാസ്റ്റർമാരെ, നിങ്ങൾ എവിടെയായിരുന്നാലും ഇപ്പോൾ വേദിയിലേക്കുള്ള വിളി നിർത്തിക്കളയരുത്. നാം ഒരിക്കലും വേറൊരു കൃതജ്ഞത കൊടുക്കൽ കാണാനിടയായില്ലെന്ന് വരാം. ഇത് ചിലപ്പോൾ അവസാനത്തേതായിരിക്കാം. കൂടാതെ റെക്കോർഡുകൾ ഇന്ന് രാത്രിയിൽ അവസാന സമയത്തേക്കായി നീക്കിവെക്കാനിടയുണ്ടാകാം. ഈ ദിവസങ്ങളിൽ ഒന്നിൽ ടേപ്പുകൾ ഓടിക്കഴിഞ്ഞിരിക്കാം. റെക്കോർഡുകൾ എടുത്തിട്ട് ദൈവത്തിന്റെ ശേഖരിച്ച് സൂക്ഷിക്കുന്നതിനുള്ള പുസ്തകത്തിലാക്കിയെന്നിരിക്കാം. നോക്കൂ, ഇപ്പോഴുള്ള നിങ്ങളുടെ വിചാരങ്ങളെ അവിടെ തിരികെ ഓടിക്കാൻ പോകുന്നുണ്ടാകും. എനിക്കതിലും നല്ലതായിട്ട് ചെയ്യാൻ അറിയില്ലായിരുന്നുവെന്ന് അവിടെ വെച്ച് പറയരുത്. എന്നാൽ പിതാവ് അനുവദിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ പറ്റുകയില്ല. പിതാവ് എനിക്ക് തന്നിരിക്കുന്നതെല്ലാം എന്റെ അടുക്കൽ വരും. എങ്കിലിപ്പോൾ അവന്റെ അടുക്കലേക്ക് വരില്ലേ? ഇന്ന് രാത്രിയിൽ അവിടെ എവിടെയെങ്കിലും ഞാനായിരുന്നു ഇരിക്കുന്നതായിരുന്നുവെങ്കിൽ ഏതു വിധത്തിലും എനിക്ക് കഴിയാവുന്നത്രയും വേഗത്തിൽ ഞാൻ തീർച്ചയായും എഴുന്നേറ്റ് വന്നിരുന്നേനെ. എന്തുകൊണ്ട് വരുന്നില്ല? എന്തുകൊണ്ട് വരുന്നില്ല? നിങ്ങളുടെ വരവ് നിന്നു കഴിഞ്ഞിരിക്കുന്നുവോ? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തീർച്ചയാണല്ലോ. എങ്കിൽ നമ്മളുടെ തലകളെ വണങ്ങിയിട്ടിരിക്കാം. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് തീർച്ചയാണല്ലോ. അവൻ പറഞ്ഞിരിക്കുന്ന പ്രകാരം യഥാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തീർച്ചയാണല്ലോ. നിങ്ങൾക്കിപ്പോൾ സ്പഷ്ടമാണോ? നിങ്ങൾക്കൊരിക്കലും വേറൊരവസരം കിട്ടാനിടയുണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം ഓർക്കുക. റെക്കോർഡുകൾ ഇന്ന് രാത്രിയിൽ തീർന്നു കഴിഞ്ഞിരിക്കാം. അതെല്ലാം കൂടി ഇതായിരിക്കുകയുമാകാം. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള അവസാനത്തെ ടേപ്പായിരിക്കാം. നിങ്ങളിപ്പോൾ തയ്യാറായിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തീർച്ചയാണോ? അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാനത് നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ വിട്ടുതരുന്നു. ഇപ്പോൾ ഗായകസംഘം മൃദുലമായി പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ മുട്ടുകുത്തിയിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ വളരെ അസാധാരണമായ രീതിയിലുള്ള ഒരു ക്രിസ്ത്യാനിയാണ്. ദൈവത്തിന്റെ തന്നെ രക്ഷ എന്ന കാര്യം നടത്തേണ്ടിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ അതിനായി വചനത്തെ നടേണ്ടത് ദൈവം തന്നെയാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഹോവയായ ഞാൻ തിരുവെഴുത്തിൽ യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നു, യഹോവയായ ഞാൻ അതിനെ നട്ടിരിക്കുന്നു, രാവും പകലും ഞാൻ അതിനെ നനയ്ക്കും, ആരും എന്റെ കയ്യിൽ നിന്ന് പറിച്ചുകൊണ്ടു പോകാനിടയാക്കിയുമില്ല. ആരെങ്കിലും വേദിയിലേക്ക് കടന്നുവരുന്നതിനായി വിളിക്കുന്നതിന് മുമ്പ് ഈ ആളുകൾക്കായി അവർക്ക് വേണ്ടി ഞാൻ സ്വയം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങാം. സ്നേഹവാനായ യേശുവേ, ഞാൻ നിന്റെ വചനത്തെ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നു. അത് നിന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. നിന്റെ പ്രവാചകന്മാരുടെ വാക്കുകളെല്ലാം സത്യമാണെന്ന് ഞാൻ അറിയുന്നു. യഹോവയായ ഞാൻ അതിനെ നട്ടിരിക്കുന്നു. എങ്ങനെ നീ പറഞ്ഞു? അതേ, തീർച്ചയായും ലോകസ്ഥാപനത്തിന് മുമ്പേ കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ നീ അതിട്ടിരിക്കുന്നു. യഹോവയായ ഞാൻ അതിനെ നട്ടിരിക്കുന്നു. ഞാൻ അതിനെ രാവും പകലും നനയ്ക്കും, ആരും അതിനെ എന്റെ കയ്യിൽ നിന്ന് പറിച്ചെടുക്കുകയുമില്ല. ഇവർ ഒരുപക്ഷേ കർത്താവെ, അവർ വളരെയധികം വേദിയിലേക്കുള്ള വിളികൾ കേട്ടിട്ടുണ്ടാകാം. എന്നാൽ കർത്താവെ, നീ ഇപ്പോഴും അതിനെ നനച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ അവർ ഇവിടെയായിരിക്കുന്നു. പിതാവെ, ഇന്ന് രാത്രിയിൽ അവർ ലോകപരമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും സ്വതന്ത്രമാകാനിടയാകട്ടെ. അവരുടെ ഹൃദയങ്ങളിലുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവർ സ്വതന്ത്രരാകാനിടയാകട്ടെ. അവരുടെ ഹൃദയങ്ങളിൽ സ്വഭാവത്തോടും ആദരവോടും വചനത്തിലേക്ക് സ്വതന്ത്രമാക്കപ്പെട്ടിട്ട് ഇപ്പോൾ തന്നെ ഇപ്രകാരം പറയാനിടയാക്കണമേ. കർത്താവായ യേശുവേ, എന്റെ ഹൃദയത്തിനുള്ളിൽ ഞാൻ ഒരിക്കലും സ്വീകരിക്കാത്തതായിട്ട് എന്തോ എന്നുള്ളതായി ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നു. ആ കോഴിയെ പിന്തുടർന്നതിനെ ഇന്ന് രാത്രിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതുപോലെ ഞാൻ ശ്രമിച്ചിരിക്കുകയും, എന്നാൽ എന്തോ എന്ന് എനിക്ക് അപരിചിതമായി ഞാൻ കണ്ടിരുന്നു. അത് ശരിയായി ഉച്ചരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ഇന്ന് രാത്രിയിൽ ഞാനിപ്പോൾ ജീവനുള്ള വചനത്തിന്റെ കൈകളിലേക്ക് അടുത്തു വരുന്നതായി എനിക്ക് തോന്നുന്നു. എനിക്ക് കഴിയുന്നിടത്തോളം എന്റെ മനസ്സിൽ ശരിയായ ആദരവോടെ ഞാൻ കടന്നു വരുന്നു. ഞാൻ ഈ വേദിയിൽ എല്ലാം ശരിയാക്കി കഴിഞ്ഞിരിക്കുന്നു. കർത്താവ്, എനിക്ക് രക്ഷയാവശ്യമായിരിക്കുന്നു. അത് വളരെ അത്യാവശ്യമായിരിക്കുന്നു. എനിക്ക് അത്രയും വിശക്കുന്നു. ഇന്ന് രാത്രിയിൽ നിന്റെ കൈകൾ എന്നെ പിടിക്കുന്നതിനായി എനിക്ക് നിന്നെ ആവശ്യമായിരിക്കുന്നു. കർത്താവ്, എന്തെങ്കിലും ഒരു വികാരത്തിലൂടെയല്ല, എന്നാൽ സ്നേഹത്തിന്റെ ആത്മാവിൽ കൂടെ അത് ആവശ്യമായിരിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, എന്നെ നിന്റെ കരങ്ങളിലേക്ക് എടുക്കൂ. ഞാൻ നിന്റെ കുട്ടിയാകുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായ കഴുകന്റെ കുഞ്ഞ് ഞാനാകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചാടുകയാണ്. കർത്താവ്, എന്നെ പിടിക്കൂ. ഞാൻ എന്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് ഈ വേദിയിലേക്ക് മുട്ടുകുത്തിയിരിക്കുന്നു. കർത്താവ്, എന്നെ പിടിക്കൂ. ഞാൻ ചാടുകയാണ്. ഈ ലോകപരമായ കാര്യങ്ങളിൽ നിന്നും നിന്റെ ചെറുകളിലേക്ക് എന്നെ എടുക്കൂ. കർത്താവെ, ഈ ലോകത്തിന്റെ അഴുക്കിൽ നിന്നും എന്റെ പഴയ രീതികളിൽ നിന്നും എന്റെ എല്ലാവിധ സഭാ സമുദായിക സമ്പ്രദായങ്ങളിൽ നിന്നും ഞാൻ പറന്നകലട്ടെ. ഞാൻ നിന്നിലേക്ക് മാത്രം വരട്ടെ. സ്നേഹവാനായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ എല്ലാ സംശയങ്ങളുടെയും ക്ഷമയെ എന്നിലേക്ക് പകരട്ടെ. ഇന്ന് രാത്രിയിൽ ഞാൻ നിന്റെ മകനായിരിക്കാൻ എനിക്കിടയാക്കണമേ. പുതുതായും ജനിക്കപ്പെട്ടും പുതിയ സൃഷ്ടിയാകുവാനും നീ ഇന്ന് രാത്രിയിൽ ഇടയാക്കണമേ. എന്നെ പിടിക്കൂ. ഈ കോഴികളുടെ ക്ലക്കിങ്ങിൽ നിന്നും ദൂരെയായിട്ട് എന്നെ വഹിച്ചുകൊണ്ടുപോകൂ. അവിടെ ദൈവത്തിന്റെ വചനത്താൽ എനിക്ക് പറക്കാൻ കഴിയുന്നതുവരെയും പരിപോഷണം ചെയ്യപ്പെടട്ടെ. സ്നേഹവാനായ പിതാവെ, ഇത് അനുവദിക്കണമേ. അവരെ എടുക്കണമേ. അവർ നിന്റേതാകുന്നു. ഇത് മരിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മേലുള്ള എന്റെ സത്യസന്ധമായ പ്രാർത്ഥനയാകുന്നു. പിതാവെ, അനുവദിക്കണമേ. അവർക്ക് വേണ്ടി ഞാൻ ഈ പ്രാർത്ഥന അർപ്പിക്കുന്നു. ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി ഞാനിത് ചോദിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ തലകളെ വണങ്ങിക്കൊണ്ട് ഈ വേദിക്ക് ചുറ്റുമായി മുട്ടുകുത്തിയിരിക്കുന്നവർ വളരെ പേരും അവർ ക്രിസ്ത്യാനികളാണ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ എന്തോ എവിടെയോ നിങ്ങളുടെ ഉള്ളിലെല്ലായ്പ്പോഴും നിങ്ങൾ കൈവശമാക്കിയിരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കുന്നു. മതപരമായ എല്ലാ പ്രവൃത്തികളും നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഒച്ചവെച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് തുള്ളിയിട്ടുണ്ടാകാം. നിങ്ങൾ അന്യഭാഷ സംസാരിച്ചിട്ടുണ്ടാകാം. ആർക്കും അതിനെതിരായി തെറ്റായിട്ടൊന്നും പറയാൻ കഴിയുകയില്ല. അത് സത്യമാകുന്നു. അതെല്ലാം നല്ലതാകുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, അത് ആത്മാവിനെ കൂടാതെയുള്ള ആത്മീക വരങ്ങളാണ്. ആത്മാവ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ തോന്നൽ നിങ്ങളെ ഇതുപോലെ കുറ്റപ്പെടുത്തുകയില്ലായിരുന്നു. നിങ്ങൾ വാസ്തവമായും സത്യസന്ധതയോടുകൂടി നിങ്ങൾ ഈ വേദിയിൽ ഇവിടെയായിരുന്നപ്പോൾ നിങ്ങളെ തന്നെ സ്വതന്ത്രരാക്കിയ ആ പ്രവൃത്തി അതൊരു വികാരമായിരുന്നില്ല. എന്നാൽ യഥാർത്ഥമായ നിഷ്കളങ്കമായ വിശ്വാസത്താൽ, അതായത് ദൈവം തന്റെ സ്വന്തം വചനത്താൽ, നിങ്ങൾ കഴുകന്മാർ നിങ്ങളെ തന്നെ പറക്കാൻ കഴിയുന്നതുവരെയും പരിപാലിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ, കൂടാതെ ദൈവം അത് ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ വേദിക്ക് ചുറ്റുമായി കൂടിയിരിക്കുന്നവർ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓരോരുത്തരുടെയും കൈകൾ ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ വാസ്തവമായും ശാന്തരായിരുന്നുകൊണ്ട് ദൈവത്തെ വാസ്തവമായിട്ടും അറിയാവുന്നവരായ ശുദ്ധീകരിക്കപ്പെട്ട ജീവനോടുകൂടിയ മനുഷ്യരോടും സ്ത്രീകളോടും ഞാൻ ചോദിക്കാൻ പോവുകയാണ്. അവരിൽ മിക്കവാറും എല്ലാവരും ഇത് വളരെ അപേക്ഷിതമായിരിക്കുന്നു. ഇത് കണ്ടിട്ട് അപ്രകാരമായിരിക്കുന്നത് പോലെ തോന്നുന്നു. ഈ വേദിയിലേക്കുള്ള വിളിയിൽ മിക്കവാറും എല്ലാവരും പുരുഷന്മാരാകുന്നു. സാധാരണയായിട്ടുള്ള രീതിയിൽ ഇതിൽ നിങ്ങൾക്കറിയാമോ, സ്ത്രീകളായിരിക്കും. എന്നാൽ എല്ലാവരും പുരുഷന്മാരാകുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ വേദിയിൽ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ രണ്ടുപേരുണ്ടായിരിക്കാം. അത് സാധാരണമായും എങ്ങനെയൊക്കെ ആയിരുന്നാലും സ്ത്രീകളാണ്. ഞാനത് അപ്രകാരം ഊഹിക്കുന്നു. അതായത്, ഇത് കണ്ടിട്ട് ഞാൻ സ്ത്രീകൾക്കെതിരായി സംസാരിച്ചതുപോലെയുണ്ട്. ഞാനത് ചെയ്തിട്ടില്ല. സഹോദരികളെ, മൂന്ന് സ്ത്രീകളുണ്ടെന്ന് ആരോ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ വേദിയുടെ മുകളിലൂടെ എനിക്കത് കാണാൻ കഴിയുന്നില്ല. ശരി, അതുകൊണ്ട് നിങ്ങളെ ശുദ്ധീകരിക്കപ്പെട്ടവരായ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ആരെങ്കിലും കടന്നുവന്ന് ഒരു നിമിഷത്തേക്ക് പ്രാർത്ഥനയ്ക്കായി എന്നോടൊപ്പം നിൽക്കുക. ആരെങ്കിലും വാസ്തവമായിട്ട് ദൈവത്തെ അറിഞ്ഞിരിക്കുന്നവർ വേദിയിലോ അല്ലെങ്കിൽ എവിടെയായിരുന്നാലും അല്ലെങ്കിൽ പ്രസംഗപീഠത്തിലോ, അവരോടുകൂടി പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് അറിയാമെന്ന് അവർ കടന്നു വരിക. അതിനുശേഷം നാം യോഗം പിരിച്ചുവിടുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാവരും വളരെ ആദരവോടായിരിക്കുക. വിട്ടുകളയരുത്. ഇവിടേക്ക് വന്നിട്ട് ഇതിന് ചുറ്റുപാടുമായി നിൽക്കുക. നിങ്ങളിൽ ചിലർ വാസ്തവമായും ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു. അതായത്, നാം വേറൊരു യുഗത്തിലേക്ക് കടക്കുന്നു. നാം ഉൽപ്രാവണത്തിന്റെ യുഗത്തിലേക്ക് കടക്കുന്നു. സഭയ്ക്ക് അതിന്റെ ഈ അവസ്ഥയിൽ പോകാൻ കഴിയുകയില്ല. കൂടാതെ അതിന് ഇതിലും നല്ലതാകാൻ പറ്റുകയില്ല. അത് അത്യന്തം ചീത്തയായ അവസ്ഥയിലായിരിക്കണം. അതങ്ങനെയാണെന്ന് എത്ര പേർക്കറിയാം? അവർ ആമേൻ പറയുക. അത് അത്യന്തം ചീത്തയായി ഇരിക്കേണ്ടിയിരിക്കുന്നു. അതിനിപ്രകാരം പോകാൻ കഴിയുകയില്ല. അതെന്തെങ്കിലും ഒന്നായിട്ട് അതിനിപ്പോൾ നീങ്ങേണ്ടിയിരിക്കുന്നു. സ്നേഹിതരെ, അത് തുടങ്ങിയിരിക്കുന്നു. മണവാട്ടിക്ക് വേണ്ടിയുള്ള ആ നീക്കം തുടങ്ങിയിരിക്കുന്നു. അത് സത്യമാകുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നതാകുന്നു. ഇപ്പോൾ വിശദീകരിക്കപ്പെട്ടതായ ജീവിതത്തോടുകൂടി ക്രിസ്ത്യാനികൾ അവരുടെ റെക്കോർഡുകൾ കണ്ടുപിടിക്കുന്നതിനായി ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ ആത്മാർത്ഥതയോടുകൂടി കടന്നു വന്നിരിക്കുന്ന ഇവരോടുകൂടെ നിങ്ങളുടെ സഹോദരനെയും സഹോദരനെയും പോലെ അവരോടൊപ്പം പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതിനായി ഈ വേദിക്ക് ചുറ്റുമായി കടന്നു വരിക. ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി ഇവിടെ ചുറ്റുപാടുമായി നിൽക്കുക. വേറെ ആരെങ്കിലും കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇവിടെ ചുറ്റുപാടുമായി നിന്നുകൊണ്ട് അവരോടൊപ്പം മുട്ടുകുത്തുക. ഈ ആളുകളുടെ ചുറ്റുമായി നടക്കുക. നിങ്ങൾ സ്ത്രീകൾ മാധുര്യത്തോടും താഴ്മയോടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്നേഹമാനായ പിതാവ്, ഇവരെ സഹായിക്കണമേ. ഞാനെല്ലാം സമർപ്പിക്കുന്നു. ഞാൻ എന്റെ സഭാ സമുദായങ്ങളെ സമർപ്പിക്കുന്നു. എന്റെ ആദ്യത്തെ വിവാഹത്തെ ഞാൻ സമർപ്പിക്കുന്നു. എന്റെ ആദ്യത്തെ ഭർത്താവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും കർത്താവെ സമർപ്പിക്കുന്നു. ഞാനെല്ലാം സമർപ്പിക്കുന്നു. ഞാനെല്ലാം സമർപ്പിക്കുന്നു. എല്ലാം അങ്ങേക്ക്, എന്റെ വാഴ്ത്തപ്പെട്ട രക്ഷിതാവിന് ഞാനെല്ലാം സമർപ്പിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ആശയത്തെ നിങ്ങൾ സമർപ്പിച്ചുവോ? ദൈവത്തിന്റെ വചനത്തിനായി നിങ്ങളുടെ സ്വന്തം ആശയങ്ങളെ സമർപ്പിക്കാൻ കഴിയുമോ? എന്റെ വാഴ്ത്തപ്പെട്ട രക്ഷിതാവിന് ഞാനെല്ലാം സമർപ്പിക്കുന്നു. ഞാനെല്ലാം സമർപ്പിക്കുന്നു. ഞാനെല്ലാം സമർപ്പിക്കുന്നു. എല്ലാം അങ്ങേക്ക്, എന്റെ വാഴ്ത്തപ്പെട്ട രക്ഷിതാവിന് ഞാനെല്ലാം സമർപ്പിക്കുന്നു. ശ്രോതാക്കളിൽ വിശ്വസിക്കുന്നവരെല്ലാം എഴുന്നേറ്റിട്ട് നമുക്കൊരുമിച്ച് പാടാം. ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങളെല്ലാം സമർപ്പിച്ചിട്ടിപ്പോൾ പാടാൻ തയ്യാറാണോ? എന്റെ വാഴ്ത്തപ്പെട്ട രക്ഷിതാവിന് ഞാനെല്ലാം സമർപ്പിക്കുന്നു. വേദിക്ക് ചുറ്റുമായി നിൽക്കുന്നവർ വാസ്തവമായും സമർപ്പിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തി ഞാനെല്ലാം സമർപ്പിച്ചിരിക്കുന്നു എന്ന പാട്ട് പാടുക. ഞാൻ എന്റെ സ്ഥാപിത സഭാ സംഘടനയെ സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ എന്റെ സ്ഥാപിത സഭാ സംഘടനയെ സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ സഭയെ സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ സ്വയം സമർപ്പിച്ചിരിക്കുന്നു. എന്റെ ആശയങ്ങളെ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. എല്ലാം അങ്ങേക്ക്, എന്റെ വാഴ്ത്തപ്പെട്ട രക്ഷിതാവിന് സമർപ്പിക്കുന്നു. ഞാനെല്ലാം സമർപ്പിക്കുന്നു. ഞാനെല്ലാം സമർപ്പിക്കുന്നു. എല്ലാം അങ്ങേക്ക്, എന്റെ വാഴ്ത്തപ്പെട്ട രക്ഷിതാവിന് ഞാനെല്ലാം സമർപ്പിക്കുന്നു. നിങ്ങൾ വാസ്തവമായും അതർത്ഥമാക്കുന്നുണ്ടോ? ഞാനെല്ലാം സമർപ്പിക്കുന്നു. ഇവിടെ വേദിക്ക് ചുറ്റുമായി നിൽക്കുന്നവരായ നിങ്ങൾക്ക് വേണ്ടി സഭ പ്രാർത്ഥിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ സ്വയം തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ രക്ഷ പ്രാപിക്കുന്നതിനായി ഒരൊറ്റ വഴി മാത്രമാണുള്ളത്. അത് വിശ്വാസത്താൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് കൃപയാൽ അത്രേ. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അത് നിങ്ങളെ വേദിയിലേക്ക് കൊണ്ടുവരികയും നിങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ തേടുകയും ചെയ്യുന്നു. നിങ്ങൾ അവന്റെ വചനത്തെ തേടുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ തേടുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ആനുകൂല്യങ്ങളെ തേടുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് വാസ്തവമായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ അത് സമർപ്പിക്കുവാൻ കഴിയും. ഇപ്പോൾ യാതൊരുവിധ വികാരങ്ങളെയും നോക്കരുത്. ഒരു സത്യത്തിനായി നോക്കുക. വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു സത്യത്തെ നോക്കുക. കർത്താവ് നിന്റെ വചനപ്രകാരം എന്നോട് ചെയ്യുവാൻ കൽപ്പിക്കുന്നത് എന്തും ചെയ്യാനായി ഞാൻ തയ്യാറായിരിക്കുന്നു. എന്റെ ഉള്ളിലുള്ളതെല്ലാമായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നിങ്ങളത് പൂർണ്ണഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കാലിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഈ സഭയിലുള്ള ശ്രോതാക്കളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് ഇതവരോടൊപ്പം പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എനിക്കുള്ളതെല്ലാം സമർപ്പിക്കുന്നു. ദൈവമേ, എന്റെ ഏറ്റവും നല്ലതായ അറിവിലുള്ളതെല്ലാം ഞാൻ എല്ലാമായിട്ട് എന്നെയും സമർപ്പിക്കുന്നു. ഇപ്പോൾ വേദിയിലുള്ളവർ ഈ പ്രസംഗപീഠത്തിലേക്ക് കയറി വരിക. ഈ പ്രസംഗപീഠത്തിലേക്ക് കടന്നു വരിക സഹോദരന്മാരെ. നേരെ ഇവിടേക്ക് നിങ്ങൾ സഹോദരിമാരും സഹോദരന്മാരും കടന്നു വരിക. സഭയെ ഇവിടേക്ക് നോക്കുക, സമർപ്പിച്ചിരിക്കുന്നുവോ? അതെ, അത് ശരിയാണ്. നിങ്ങൾ പൂർണ്ണമായും അവനും അവന്റെ വചനത്തിനായും സമർപ്പിച്ചിരിക്കുന്നുവോ? ഒരു സഭാസമുദായത്തിൽ നിന്നും കടന്നു വന്നതായി ഒരു സഹോദരി ഇവിടെ പറയുന്നു. ഞാനൊരു സഭാസമുദായത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. നമുക്കതിന്റെ പേര് വിളിക്കേണ്ടതായി ആവശ്യമില്ല. അവർ അവിടെ ഒരു പ്രവർത്തകയായിരുന്നു. എന്നാൽ അവൾ പറഞ്ഞു, സഹോദരൻ ബ്രണഹാം, ഞാൻ സത്യത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചിരുന്നു. അവർക്കില്ലാത്തതായി ആഴമേറിയ എന്തോ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ അവന്റെ വാക്കുകളെ ഉദ്ധരിക്കട്ടെ. നീതിക്കായി വിശുന്നും ദാഹിച്ചുമിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ തൃപ്തരാക്കപ്പെടും. ഇപ്പോൾ ഇവിടെ പ്രസംഗപീഠത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നവരായ നിങ്ങൾ, നിങ്ങൾക്കുള്ളതെല്ലാം സമർപ്പിക്കാനായി തയ്യാറാണെങ്കിൽ, ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നതിനായി എല്ലാം തയ്യാറാക്കുകയാണെങ്കിൽ, ഈ ആഴ്ചയിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾ അവനായി സമർപ്പിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഇതുപോലെ ശ്രോതാക്കളുടെ മുമ്പിൽ കൈ ഉയർത്തുക. ഇപ്പോൾ പ്രസംഗപീഠത്തിലുള്ളവരായ നിങ്ങൾ ഒത്തൊരുമിച്ചുകൊണ്ട് ഞാനെല്ലാം സമർപ്പിക്കുന്നു എന്ന പാട്ട് എല്ലാവരും കൂടി ചേർന്ന് പാടുക. ശരി. ഞാനെല്ലാം സമർപ്പിക്കുന്നു, ഞാനെല്ലാം സമർപ്പിക്കുന്നു. എല്ലാം അങ്ങേക്ക് എന്റെ വാഴ്ത്തപ്പെട്ട രക്ഷിതാവിന് ഞാൻ എല്ലാം സമർപ്പിക്കുന്നു. നിങ്ങൾ വാസ്തവമായും അതർത്ഥമാക്കുന്നുണ്ടോ? നിങ്ങൾ വാസ്തവമായും അതർത്ഥമാക്കുന്നുണ്ടോ? ആമേൻ പറയുക. വീണ്ടും ഒരു വട്ടം കൂടി എങ്കിൽ ആമേൻ പറയുക. കർത്താവേ, എന്നെ തിരയണമേ, എന്നെ ശോധന ചെയ്യണമേ, എനിക്കൊരവസരം തരണമേ എന്ന് പറയുക. ഇന്ന് രാത്രിയിൽ എനിക്കെല്ലാമായിട്ട് ചെയ്യാൻ കഴിയുന്നത് എന്നെ തന്നെ നിനക്ക് തരിക എന്നതാണ്. എന്റെ ഹൃദയത്തിലെ വിശപ്പ് നീ അറിയുന്നുവല്ലോ, എന്റെ ആഗ്രഹങ്ങൾ നീ അറിയുന്നുവല്ലോ, ആഗ്രഹങ്ങളെ നിറയ്ക്കാനായിരിക്കുന്നുവല്ലോ നിന്റെ വാഗ്ദത്തങ്ങൾ. ഇപ്പോൾ ഞാനതിനെ സ്വീകരിക്കുന്നു. ഞാൻ നിനക്കായി എന്നെ സമർപ്പിക്കുന്നു. എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഞാനെല്ലാം സമർപ്പിക്കുന്നു, ഞാനെല്ലാം സമർപ്പിക്കുന്നു. എല്ലാം അങ്ങേക്ക് എന്റെ വാഴ്ത്തപ്പെട്ട രക്ഷിതാവനായി ഞാനെല്ലാം സമർപ്പിക്കുന്നു.